പ്രാർത്ഥനയ്ക്കായി നമുക്കൊരു നിമിഷം തുടർന്നും നിന്നുകൊണ്ടിരിക്കാം. ഈ കൺവെൻഷനിൽ എന്റെ ഹൃദയത്തിലുള്ള ഒരു വിശേഷമായ കാര്യം എനിക്ക് ദൈവം ചെയ്തു തരണം എന്നുള്ള ഒരു അപേക്ഷയുമായി ഇവിടെ എത്രപേരുണ്ട്. ഇപ്പോൾ നമുക്ക് അവനിലേക്ക് തലകളെ കുനിക്കാം. സ്വർഗീയ പിതാവേ, ഇന്നുവരെയും ഞങ്ങൾ മനസ്സാക്ഷിക്ക് ഒത്തവിധം നിന്നെ ആരാധിക്കാനായി ആജ്ഞ ലഭിച്ചിരിക്കുന്ന ഈ സ്വതന്ത്രമായ രാജ്യത്ത് കർത്താവായ ഈശ്വരനാമത്തിൽ ഇവിടെ കൂടി വരുവാനുള്ള സൌഭാഗ്യം ഞങ്ങൾക്ക് കൈവന്നിരിക്കുന്നു. ഇത് തുടർന്നുകൊണ്ടിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ മഹത്തായ സൌഭാഗ്യത്തിന് ആനുകൂല്യത്തെ ഇപ്പോൾ ഞങ്ങൾ എടുക്കട്ടെ. നിന്നെ ആരാധിക്കുന്നതിനാൽ അവന്റെ ജനങ്ങളെ അനുഗ്രഹിക്കാനായി ദൈവം നമ്മുടെ ഇടയിൽ ഇന്നു രാത്രി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടാനായി ഇന്നത്തെ രാത്രി യോഗത്തിൽ ഞങ്ങളുടെ മുഴുഹൃദയവും ഇടുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്ന നഷ്ടപ്പെട്ട ഓരോ പ്രാണനെയും രക്ഷിക്കണമേ. ഓരോ ധർമ്മഭ്രംശകനും ദൈവത്തിന്റെ ആലയത്തിലേക്ക് തിരികെ വരേണ്ടവരട്ടെ. രോഗികളായിരിക്കുന്ന ഓരോരുത്തരും സൗഖ്യമാകട്ടെ. പീഡിതർ നടക്കട്ടെ. കുരുടർ കാണട്ടെ. ചെകിടർ കേൾക്കുകയും അവന്റെ ജനങ്ങളുടെ ഇടയിൽ വെച്ച് യേശു ക്രിസ്തുവിന് മഹത്വവും സ്തുതിയും കൊടുക്കാനും ഇവിടെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് വളരെ കാലം ഓർമ്മയിലിരിക്കാനുള്ള വരട്ടെ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സ്വയം കൂടി വന്നുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഇരുന്നാലും എങ്ങനെയായാലും രാമഡായിനിലേക്ക് തിരികെ വരുന്നത് ഒരുവിധത്തിൽ എപ്പോഴും വീട്ടിലേക്ക് മടങ്ങി വരുന്നത് പോലെയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാനിവിടെ ഇത്രയധികമായിരുന്നിട്ട് അവർ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഞാൻ ആനന്ദിക്കുന്നു. എന്തെന്നാൽ രാമഡായിനിൽ ഒരു നല്ല കൂട്ടം ജനങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നു. ഒരെണ്ണം ട്യൂസണിലും ഒന്ന് ഇവിടെയും. അവർ ഞങ്ങളോട് വളരെ ദയയുള്ളവരായിട്ട് ഞങ്ങളെ യോഗങ്ങളെ നടത്താൻ അനുവദിച്ചിരുന്നു. വളരെ നാളുകളായില്ല എന്റെ സ്വന്തം ഒരു യോഗം അവിടെ രാമഡായിനിൽ വെച്ച് ഞാൻ നടത്തി. അപ്പോൾ ആ കെട്ടിടത്തിന്റെ വാടക കൊടുക്കാൻ പോലും എന്നെ അതിന്റെ മാനേജർ സമ്മതിച്ചില്ല. അത് വാസ്തവമായി വളരെ നല്ലതാണ്. ഞാൻ രാജ്യമെമ്പാടുമായി സഞ്ചരിച്ചിട്ട് വരുമ്പോഴും അവർ ദൈവത്തിന്റെ കുടുംബത്തോട് വളരെ നല്ലവരായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞോ അഥവാ ഞായറാഴ്ച രാത്രിക്ക് ശേഷമോ വിശേഷാൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത് വെച്ച് കർത്താവിൽ നിന്നും ചില മഹത്തായ സമയങ്ങളുണ്ടായിട്ട് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് അഥവാ എനിക്ക് ലഭിച്ചിരിക്കുന്നു അവന്റെ അനുഗ്രഹങ്ങളാലുള്ള സന്തോഷവും അവന്റെ ജനങ്ങളും പരിശുദ്ധാത്മാവുമായുള്ള സഹവാസവും ലഭിച്ചിട്ട് എനിക്ക് ഒരു അത്ഭുതകരമായ സമയമായിരിക്കുന്നു. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നാൽ അത് ഒരുമിച്ച് ചേർന്ന് നാം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ദൈവത്തിന്റെ ഒരു പുത്രനോ അഥവാ പുത്രിയോ ആകുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഭാഗമാകുന്നു. ദൈവത്തിന്റെ ഒരു പ്രതീകമാണ്. നിങ്ങൾ അവനെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ദൈവം നിങ്ങളിൽ ആയിക്കൊണ്ട് അവന്റെ ഇഷ്ടം അവന്റെ വിധത്തിൽ തന്നെ ചെയ്യും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് ഓരോരുത്തരും മറന്ന് സകലതും വശത്തേക്കെറിഞ്ഞ് ഇന്ന് രാത്രിയിൽ നേരെ നമ്മുടെ സർവീസിലേക്ക് മാത്രം ഹൃദയങ്ങൾ ഇടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ രാത്രിയിൽ മാത്രമല്ല വരുന്ന കൺവെൻഷനുകളിലും നാം അത് ചെയ്യും. അനേക പ്രതിനിധികൾ കൂടി വന്നിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. നാളെ ആരംഭിക്കാനിരിക്കുന്ന കൺവെൻഷനിലേക്ക് കൂടി വന്നവരിൽ ചിലർ ഇവിടെ ഈ പ്രസംഗവേദിയിൽ കൂടിയും ഇരിക്കുന്നതായി ഞാൻ കാണുന്നു. നമുക്ക് ഇവിടെ ഇപ്പോൾ അടുത്ത് ലഭിച്ച ഉണർവുകളിൽ ഉണ്ടായിരുന്ന എത്ര പേർ ഇവിടെ കൂടി വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതായത് സകലതും ശരിയായി വരുന്നു എങ്കിൽ അടുത്ത കൺവെൻഷനിലേക്കും നിങ്ങൾ ഇവിടെ താമസിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചില വളരെ നല്ല പ്രാസംഗികരെ നമുക്ക് അതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സഹോദരൻ വരാൻ കഴിയില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് സംസാരിക്കാനായി നമുക്ക് അനേകരെ കിട്ടിയിട്ടുണ്ട്. ഈ കൂട്ടായ്മയിൽ ആനന്ദിക്കേണ്ടതിന് സ്വയം ഞാൻ പോലും കൺവെൻഷൻ മുഴുവൻ തീരുവോളം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ധർമ്മോപദേശികളായ ഞങ്ങൾ ഇവിടെ കടന്നു വന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും ഞങ്ങളിലുള്ള സകലം ജനങ്ങൾക്കായി പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾ അറിയുന്നു. ഒരിക്കൽ ഞാനൊരു വിഷയം പ്രസംഗിച്ചിരുന്നു. അവിടെ യേശു പറയുന്നത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ താമരയ്ക്ക് രാവും പകലും വളരേണ്ടതും അധ്വാനിക്കേണ്ടതും നൂൽക്കേണ്ടതുമായി അപ്രകാരം ചെയ്തുകൊണ്ട് അതിനെ സ്വയം തേജസ്സുള്ളതാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്നാൽ അതിൽ നിന്നും സ്വയമായി ഒരു നന്മയും അതിന് ലഭിക്കുന്നില്ല. അവൻ സ്വയമായി വിടരുന്നു. അപ്പോൾ അതുവഴി കടന്നുപോകുന്നയാൾ അവന്റെ മണത്തെ ആസ്വദിക്കുന്നു. തേനീച്ചയ്ക്ക് നേരെ അതിന്റെ ഹൃദയത്തിൽ നിന്നും തേൻ ലഭിക്കുന്നു. അതെടുക്കേണ്ടതിന് അവൻ നൂൽക്കുന്നതിൽ നിന്നുണ്ടായ സകലത്തിൽ നിന്നും അവനെല്ലാം കൊടുക്കുന്നു. ഞാൻ ഒരു സന്ദേശത്തെ റവറണ്ട് ശ്രീമാൻ താമര അത്തരത്തിലെ ഒരു അസാധാരണ നാമകരണം ചെയ്തിരുന്നു. എന്നാൽ ഞാനതെങ്ങനെയാണ് ധർമ്മോപദേശികൾ അവരെ തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ കേൾക്കുന്നത് ഒരു നല്ല കാര്യമാണ്, തീ കായുന്നത് പോലെ. നമ്മുടെ സഹോദരന്മാർ ജനങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷത്താൽ ഓരോരുത്തരുടെ തീ നാളങ്ങളുടെ അടുത്തിരുന്ന് നമ്മുടെ ഹൃദയങ്ങളെ ചൂടുപിടിപ്പിക്കുന്നത് നാം ഇഷ്ടപ്പെടുന്നു. അത് ചെയ്യുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായി ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ആശിക്കുന്നതെന്നാൽ ബില്ലി എന്നോട് അവൻ പ്രാർത്ഥനാ കാർഡുകൾ മുഴുവൻ കൊടുത്തു തീർത്തെന്ന് പറഞ്ഞു. നമുക്കൊരു പ്രാർത്ഥനാ നിലയുണ്ടാക്കാമെന്ന് വിചാരിച്ചാലും അതിവിടെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നോക്കൂ, നിങ്ങൾ ഇവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഒരു ഇരുണ്ട ഹാളിലൂടെ കടന്ന് ഈ വഴിയായി മുകളിലേക്ക് വരേണ്ടതാണ്. ഇവിടെ വരെ വരേണ്ടതിന് നിങ്ങൾക്ക് എല്ലാറ്റിനാലും കാലിടേണ്ടതായി വരും. അത് ചെയ്യുന്നതിന് പീഡിതർക്കും ഉടന്തർക്കും വളരെ കാഠിന്യമേറിയ ഒരു പണിയായിരിക്കും. എന്നാൽ കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. ഒരുപക്ഷെ അവൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ തന്നെ നേരെ വീഴാനിടയുണ്ട്. ഓരോ രോഗത്തെയും ഇവിടെ ഇരിക്കുന്ന ഓരോ രോഗികളെയും സൗഖ്യമാക്കാനിടയുണ്ട്. ഓ, എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതുപോലെ എല്ലാ പ്രാർത്ഥനാ നിലകൾക്കും മേലെ അത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന്റെ അനുസരണമുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് അവന്റെ മേൽക്കോയ്മ പ്രകാരം അവൻ പതിക്കട്ടെ. ഞാനത് എപ്പോഴും ഇഷ്ടപ്പെടുന്നു. സാധാരണയായി കൈകളെ അന്യോന്യം വയ്ക്കുന്ന അത് ചെയ്യുന്ന ജനങ്ങളുമായി നിങ്ങൾക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ അപ്രകാരം അധികം പേരും ചെയ്യാറില്ല എന്നാണ് ഞാൻ വിചാരിക്കുക. അതവർ ഇങ്ങനെ പറയും, ഒരു ഇന്ന ഇന്ന ധർമ്മോപദേശി എന്റെ മേൽ കൈകളെ വയ്ക്കുകയും ഓ ദൈവത്തിന്റെ മഹത്വം, അത് ജനങ്ങളെ ആ ധർമ്മോപദേശിയെ നോക്കിയിരിക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കുകയും പരിശുദ്ധാത്മാവിനെ സകലരെയും സൗഖ്യമാക്കാൻ അനുവദിക്കുകയും ചെയ്യുമെങ്കിൽ അതപ്പോൾ പരിപൂർണമായും ദൈവത്തിന്റെ കൃപ മാത്രമായിരിക്കും. അപ്പോൾ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ലഭിക്കുന്നു. മറ്റാർക്കും സംശയത്തിന്റെ ഒരു നിഴൽ പോലും ഉണ്ടാകുകയുമില്ല. ആ വിധത്തിലാണ് ഞാൻ എന്റെ ദൈവവേലയിൽ ആ കാരണത്താലാണ് ഞാൻ അനേക അടുക്കിലേക്ക്. അങ്ങനെയല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് കഴിയാവുന്നത്രയും പേർക്ക് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ കൈകളെ വയ്ക്കുന്ന കാര്യത്തിൽ അത് സാധാരണ സംഭവിക്കുക രാത്രികളിലാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവനെ നമുക്ക് പ്രകടമാക്കിക്കൊണ്ട് സ്വയം പ്രത്യക്ഷമാക്കി എന്ന് വരാം. അതിനാൽ ഞാൻ വിചാരിക്കുന്നത് അത് വാസ്തവമാണ്. അവനതെപ്പോൾ ചെയ്യുമെന്നത് അവന്റെ പരമാധികാരമാണ്. നോക്കൂ, ഈ മനുഷ്യൻ അഥവാ ഈ സ്ത്രീ അതല്ല ആ കുട്ടി, നോക്കൂ, എനിക്കതിപ്പോൾ പറയാനാകില്ല. പരിശുദ്ധാത്മാവ് കെട്ടിടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അവൻ സംസാരിക്കും. നോക്കൂ, അത് പരമാധികാരമാണ്. അപ്പോൾ അത് അറിവിനെ കൊണ്ടുവരുന്നു. എന്തെന്നാൽ അത് ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ്. അത് ദൈവത്തിന്റെ അറിവ് പരമാധികാരമാണെന്ന് അറിയിക്കുകയും അവന്റെ സാന്നിധ്യത്തെ നമ്മുടെ ഇടയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. നാം അത് കാണുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. പിന്നെ കാര്യം എന്തായാലും നിങ്ങൾ പറഞ്ഞേക്കാം, അതെ, എനിക്ക് എന്റെ കൈ വളഞ്ഞിരിക്കുകയാണ്, ഞാൻ അവിടെ കഴിഞ്ഞ രാത്രി ഉണ്ടായിരുന്നു, ഞാൻ എനിക്കതിലും വളരെ നന്നായി തോന്നുന്നില്ല. അതിന് നിങ്ങളുമായി യാതൊന്നും ചെയ്യാനില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മുന്നമേ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നോക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ ഒരു വാഗ്ദാനത്തിലേക്കാണ് നോക്കുക. അതുകൊണ്ട് അതേ സഹോദരൻ ഇന്ന ഇന്നയാളോ അഥവാ ഇന്ന ഇന്നയാളോ വിശ്വാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ല എന്ന് നിങ്ങൾക്ക് പറയാനാകില്ല. നോക്കൂ, കർത്താവിന്റെ സാന്നിധ്യമാണ് നിങ്ങൾക്ക് വിശ്വാസം തരുന്നത്. അവൻ തന്റെ വചനമയച്ചു, അവരെ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എന്റെ വാക്ക് വീണ്ടും ലംഘിച്ചു. എനിക്ക് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ഞാൻ അതിനെ തികച്ചും കാക്കാൻ ശ്രമിക്കുന്നതാണ്. ആരോ പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ താങ്കൾ വിഷയത്തിൽ നിന്ന് തന്നെ തുടർച്ചയായി നിന്നിരുന്നില്ല. ഇല്ല, ഞാനത് ചെയ്തില്ല. എന്തെന്നാൽ എന്തുകൊണ്ടെന്ന് ഞാൻ നിങ്ങൾ പറയാം. ഞാൻ ഒരു വിഷയത്തിന്മേൽ പ്രസംഗിക്കാനായി തുടങ്ങുകയായിരുന്നു. അത് എന്തായിരുന്നു അപ്പോൾ തന്നെ ഞാൻ മറന്നുപോയി. എന്നാൽ ദൈവം കരുണാസമ്പന്നനാണ്. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ പൗലോസ് എന്താണ് വിവരിക്കാൻ ശ്രമിച്ചിരുന്നത് എന്ന് പറയാൻ എനിക്ക് കിട്ടിയപ്പോൾ പറയുകയായിരുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും ദൈവം ഉയർപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉയർത്തുന്നതിന് മുമ്പ് അതിനെ ഉയർപ്പിക്കാനായി അവിടെ എന്തെങ്കിലും വേണ്ടതാണ്. അത് ശരിയാണ്. അതിനാൽ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മുന്നറിവിനാൽ ഉണ്ടായിരുന്നു എങ്കിൽ അന്നേ നിങ്ങൾ ദൈവത്തിനൊരു ഭാഗമായിരുന്നു എന്നതാണ്. ദൈവത്തിനൊരു പുത്രനോ അഥവാ ദൈവത്തിന്റെ പുത്രിയോ ആയിത്തീരുക എന്നുള്ളതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ദൈവത്തിന്റെ ഒരു ഭാഗമായിരിക്കണം. മാത്രമല്ല, നിങ്ങളെ കൂടാതെ ദൈവത്തിന് പൂർണ്ണനാകുവാനും കഴിയുന്നതല്ല. അങ്ങനെ തന്നെയായിരിക്കണം. അത് ശരിയാണ്. കാരണം നിത്യജീവന്റെ ഏക സ്രോതസ്സേയുള്ളൂ, അത് ദൈവമാണ്. അവന് മാത്രമാണ് നിത്യജീവനുള്ളത്. കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അവന്റെ ഒരു ഭാഗമായിരുന്നു എങ്കിൽ അത്രയുമായിട്ട് നിങ്ങൾ ഒരു ഗുണമായിരുന്നു. അഥവാ ആരംഭത്തിൽ നിങ്ങൾ അവന്റെ വിചാരത്തിലുണ്ടായിരുന്നു. അത് നിങ്ങളെപ്പറ്റി അവൻ ആരംഭത്തിൽ ചിന്തിച്ചിരുന്നതിനാൽ അത് ആ ചെറിയ തള്ളിനെ അവനിലേക്ക് കൊടുക്കുന്നു. അതാണ് ഉയർക്കേണ്ടതായ കാര്യം. അവരിൽ ചിലർക്ക് ഒരിക്കലും ഉയർക്കാനാകുന്നില്ല, അവർക്കവിടെ അതുണ്ടായിരിക്കുന്നില്ല. അത്ര തന്നെ, നിങ്ങളൊരു കോതമ്പ് മണിയെ നിലത്ത് പാകുന്നത് പോലെ അതിലില്ലെങ്കിൽ അത് കാണാൻ എത്ര അഴകുള്ളതായാലും അതിന്റെ ജീവന്റെ അണു അതിലില്ലെങ്കിൽ അതിന് മുളച്ചു വരാൻ കഴിയുകയില്ല. അതിനാൽ ജീവന്റെയാണോ അതിൽ ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. പൂവൻ കോഴികളും പിടക്കോഴികളുമായി ചേർന്ന് നടന്നിരുന്ന കഴുകൻ കുഞ്ഞിന്റെ ഒരു ചെറിയ കഥ ഞാൻ പറയാറുള്ളത് പോലെ, എന്തുകൊണ്ടെന്നാൽ അവൻ അവിടെ വെച്ച് അവിടെ വെച്ച് വിരിഞ്ഞിരുന്നു. എന്നാൽ ഒരിക്കലും അവൻ ആ കോഴികളെ പോലെയാണ് എന്ന് തോന്നിയിരുന്നില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, അവന്റെ മമ്മി വന്ന് അലറി വിളിക്കുമ്പോൾ അവന് വളരെ ഭയങ്കരവും നന്നായി തോന്നിയ ഒരു ശബ്ദം അവൻ കേട്ടു. എന്തുകൊണ്ടെന്നാൽ ഓർക്കുക, അവൻ തുടക്കം മുതലേ ഒരു കഴുകനായിരുന്നു. അവനെ സ്വയം കണ്ടെത്തേണ്ടതിന്, അവന്റെ സ്ഥാനത്തെ കാണേണ്ടതിന് അവൻ വന്നേ മതിയാവുമായിരുന്നുള്ളൂ. അതേ വിധത്തിലാണ് ഓരോ വിശ്വാസിയുമായിരിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിനായി ജനിച്ചവരല്ല, ദൈവത്തിന്റെ മകനായിരിക്കേണ്ടതിന് നിങ്ങൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പുറത്തുള്ള ഈ കോഴിക്കൂട്ടിൽ ഉൾപ്പെട്ടിരിക്കേണ്ടതല്ല നിങ്ങൾ. നിങ്ങൾ ഒരു കഴുകനാണ്. നിങ്ങൾ അറിയുന്നത് പോലെ എനിക്ക് ആ കഴുകന്റെ മേൽ കെട്ടിക്കെട്ട് എനിക്ക് തിരികെ എന്റെ കാൽ നിലത്ത് വെക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ എനിക്ക് അങ്ങനെ കെട്ടിക്കെട്ട് ഞാൻ വളരെ ദൂരം പോയി. അപ്പോൾ എന്റെ വിഷയം എന്താണെന്ന് ഞാൻ മറന്നു പോകുകയും എന്റെ കുറിമാനവും മറ്റുള്ള നഷ്ടപ്പെടുകയും ചെയ്തു. എനിക്കൊരു ഭയാനകമായ സമയമായിരുന്നു. എന്നാൽ അത് എന്തായിരുന്നുവെന്നാൽ അത് വെറും ഒരു കഴുകൻ എന്നതിന്മേലായിരുന്നു. ഇപ്പോൾ ആ കഴുകൻ, ദൈവമേ, ദൈവം തന്റെ പ്രവാചകന്മാരെ കഴുകന്മാരോട് ഉപമിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അവനെ തന്നെ സ്വയം ഒരു കഴുകൻ എന്ന് വിളിക്കുന്നു. അവൻ യഹോവയായ കഴുകനാണ്, പപ്പാ കഴുകൻ. അവനത് ചെയ്യുന്നതിന്റെ കാര്യം പക്ഷികളിൽ വെച്ച് ഏറ്റവും ഉയർത്തിൽ പറക്കാനാകുന്നത് കഴുകനാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ മറ്റു പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. കോഴികളും മറ്റും ചെയ്യുന്നത് പോലെ അവൻ തന്റെ കൂട് നിലത്ത് കെട്ടുന്നില്ല, എന്നാൽ തന്റെ കൂട് ഉണ്ടാക്കുന്നതിനായി ഉയരങ്ങളിലേക്ക് പോകുന്നു. മറ്റൊരു കാര്യം, അതായത് അവൻ പ്രത്യേകമായി പണിതൊരു പക്ഷിയാണ്. ഇപ്പോൾ ഒരു ശമന്തീനി പരുന്തിനോ അഥവാ ഒരു കാക്കയ്ക്കോ അതുമല്ലെങ്കിൽ ഒരു പ്രാപ്പിടിയൻ പരുന്തിനോ മറ്റൊരു പക്ഷിക്കോ അവനോടൊപ്പം ആകാശത്തിലേക്ക് പറന്നുയരാൻ ശ്രമിച്ചാൽ അവൻ ശിഥിലമായി പോകും. അവനെ പണിതിരിക്കുന്നത് ആ വിധത്തിലല്ല, അവൻ പോകേണ്ടതുണ്ട്. അവിടെ പോകാനുള്ള പ്രത്യേക വ്യക്തിയാണ്. അവന്റെ തൂവലുകൾ മറ്റേതൊരു പക്ഷിയെക്കാളും ഞെരുക്കമുള്ളതാണ്. മാത്രമല്ല, അതുമല്ല, അവന്റെ കണ്ണുകൾ മറ്റേതൊരു പക്ഷിയെക്കാളും ശക്തിയേറിയതാണ്. അവൻ എത്രമാത്രം ഉയരത്തിൽ പോകുമോ അത്രയേറെ അവന് കാണാനാകുന്നു. അതെ, അവയിൽ ചില പക്ഷികൾ അവ അത്ര ഉയരം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു വാവലിനെ പോലെ കാഴ്ചയില്ലാതായിത്തീരുന്നു. ആ വിധത്തിലാണ്. അതെ, അവർ ആ മതവിശ്വാസത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് അവർക്കൊന്നും അറിയാനാകുന്നില്ല. അത്ഭുത ആശ്ചര്യങ്ങളുടെ കാലം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അവർക്കത് കാണാൻ കഴിയുന്നില്ല? എന്നാൽ കഴുകന്മാർക്ക് ആകാശങ്ങളിലേക്ക്, ആകാശങ്ങളപ്പുറത്തുള്ള ആകാശങ്ങളിലേക്ക് പോകാനാകുന്നു. അത് കാണാൻ കഴിയില്ലെങ്കിൽ അവിടെ മുകൾ വരെ പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഓ, ഞാൻ അവരിലൊരുവനായിരിക്കുന്നതിനാൽ വളരെ ആനന്ദിക്കുകയും ഇപ്പോൾ അവരുടെ ഒരു കൂട്ടരുമായി കൂടു മുഴുവൻ നിറഞ്ഞ കൂട്ടായ്മ ചെയ്യുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് പുറമെ ലോകത്തിലുണ്ടായിട്ടുള്ള ബുദ്ധിമാന്മാരായ മനുഷ്യരിൽ ഒരുവനായ ശലോമോനാൽ എഴുതിയ പഴയ നിയമത്തിലെ പുസ്തകമായ സദൃശ്യവാക്യങ്ങളിലേക്ക് നമുക്കിപ്പോൾ തിരിക്കാം. എന്നാൽ അവൻ കൃത്യമായും ശലോമോനെ പോലെ ആയിരുന്നില്ല. ശലോമോൻ ഒരു മനുഷ്യനായ പിതാവിനാൽ ദാവീദിനാൽ ജനിച്ചവനും അവൻ ഒരു സ്ത്രീയിൽ നിന്നും പിറന്നവനുമായിരുന്നു. എന്നാൽ യേശു ഒരു കന്യകയിൽ പിറന്ന മകനും എല്ലാമായി ഒരു മനുഷ്യനുമായിരുന്നില്ല. എന്നാൽ അവൻ ദൈവമായിരുന്നു, മനുഷ്യനായ ദൈവം. അവൻ മനുഷ്യനേക്കാൾ മുകളിലായിരുന്നു. അവൻ ഒരു മനുഷ്യനിലും അധികമായിരുന്നു. കാണുന്നോ? എന്നാൽ ശലോമോൻ എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യനായിരുന്നു. അവന്റെ രാജ്യത്തെ നയിക്കാനായി അവൻ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചു വാങ്ങി. മാത്രമല്ല, അവന് ജ്ഞാനത്തിന് ഒരു ദാനമുണ്ടായിട്ട് നമ്മുടെ കർത്താവിന് പുറമെ നമ്മുടെ അറിവിലുള്ളതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും സാമർഥ്യമുള്ള മനുഷ്യനുമായിരുന്നു. അവൻ സദൃശ്യവാക്യം എഴുതി. അവയെല്ലാം തന്നെ വളരെ നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഇപ്പോൾ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലേക്ക്, ഒന്നാം അധ്യായത്തിലേക്ക്, അതിലെ രണ്ടിലേക്ക്, അതിലുള്ള ആദ്യത്തെ ചില വാക്യങ്ങളിലേക്ക് തിരിക്കാൻ പോകുന്നു. സദൃശ്യവാക്യങ്ങൾ രണ്ട്, സദൃശ്യവാക്യങ്ങൾ രണ്ടിന്റെ ഒന്നാം വാക്യം മുതൽ ശലോമോൻ തന്റെ മകനോട് ഉപദേശിക്കുന്ന ഉപദേശത്തെ തുടർന്ന് നോക്കാം. എന്റെ മകനെ, നീ ഇത് കൈക്കൊള്ളുമെങ്കിൽ, എന്നോട് ക്ഷമിക്കണം, അത് സദൃശ്യവാക്യങ്ങൾ മൂന്നിന്റെ ഒന്നാകുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്റെ പുസ്തകത്തിൽ നോക്കുകയായിരുന്നു, അത് ഒന്നിലും രണ്ടിലുമല്ല, അത് സദൃശ്യവാക്യം മൂന്നിലാണ്. എന്നോട് ക്ഷമിക്കണം, സദൃശ്യവാക്യം മൂന്നിന്റെ ഒന്ന്. മകനെ, എന്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു
തരും.
ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന് പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക, സ്വന്ത വിവേകത്തിൽ ഉണരുത്. ഓ, അത് ഏറ്റവും മനോഹരമായ തിരുവചനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ അതിന്റെ അഞ്ചാം വാക്യത്തിൽ നിന്നും നിന്റെ സ്വന്ത വിവേകത്തിൽ ഉണരുത് എന്ന ഒരു വിഷയത്തെ എടുക്കുന്നു. നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസത്ത് ഇതൊരു ഒരു അസാധാരണമായ വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ പഠനത്തിന്റെ നാളുകളിൽ നമ്മുടെ സ്വന്തമായ ഗ്രഹണശക്തിക്കും വിദ്യാഭ്യാസത്തിനും നാം അധികം പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നത് തീർച്ചയായ കാര്യമാണ്. എന്നാൽ ഈ വിചിത്രമായ പ്രതിപാദ്യത്തിൽ മറ്റു തിരുവചനങ്ങളെ പോലെ നാം കാണുന്നത് അത് അതിന്റെ സ്ഥാനത്ത് വെക്കേണ്ടതുണ്ട്. ആ സ്ഥാനം എവിടെയാണെന്ന് കാണാനായി ദൈവം നമ്മെ അനുവദിക്കും എന്ന് നാം ആശിക്കുന്നു. ഗ്രഹണശക്തിക്കായി ഇന്ന് നാം നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നു. അവരുടെ ഗ്രാമർ സ്കൂൾ പഠനം പൂർത്തിയാക്കുമ്പോൾ അതിലും വളരെ നല്ല അറിവ് സമ്പാദിക്കാനായി നാം അവരെ ഹൈസ്കൂളിലേക്ക് അയക്കുന്നു. അവിടെ അവർ പഠനം പൂർത്തിയാക്കുമ്പോൾ ചില കുട്ടികൾക്ക് കോളേജിൽ പോകുവാനുള്ള സൗഭാഗ്യം ലഭിക്കുകയും കോളേജിലൂടെ അവരുടെ ഗ്രഹണശക്തിയെ പൂർത്തിയാക്കാനും അവരുടെ വിവേകശക്തിയെ മനസ്സിലാക്കാനും സാധിക്കുന്നു. അതുമൂലം അവർ നേടുന്നത് എന്താണെന്നാൽ, അനേക സമയങ്ങളിൽ ഒരു ജോലി കിട്ടേണ്ടതിന് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ഹൈസ്കൂളോ അഥവാ ഒരു കോളേജ് വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള എന്തെങ്കിലുമോ അനിവാര്യമാണ്. എന്നിരിക്കലും ജ്ഞാനിയായ ശലോമോൻ നമ്മോട് പറയുന്നത്, അതിലാശ്രയിക്കരുത്, നമ്മുടെ സ്വന്ത വിവേകത്തിൽ ഉന്നരുത്, ഈ വക കാര്യങ്ങളെ ആശ്രയിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു കാര്യം അവൻ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് നമുക്ക് അതിശയം തോന്നാം. കാരണം എന്തെന്നാൽ, സാധാരണ നമ്മുടെ നൂതനമായ അറിവ് മനുഷ്യജ്ഞാനമായതിനാലാണ്. അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ശലോമോൻ തന്റെ മകനോട് അക്ഷരജ്ഞാനമില്ലാത്തവനാകണമെന്നല്ല, എന്നാൽ അവരുടെ സ്വന്ത വിവേകത്തിലൂന്നരുത് എന്ന് ഉപദേശിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നാം ഇത് നമ്മുടെ പുത്രന്മാരോട്, ദൈവത്തിന്റെ പുത്രന്മാരോട് പറയാനായി ഇതൊരു നല്ല അനുശാസനയാണ് എന്ന് ഞാൻ കരുതുന്നു. അതായത്, വിദ്യാഭ്യാസമുണ്ടായിരിക്കുക എന്നത് നല്ല കാര്യം തന്നെ, അതിന് വിരുദ്ധമായി യാതൊന്നുമില്ല. എന്നാൽ വിദ്യാഭ്യാസം ദൈവവചനത്തെ വിരുദ്ധമാകുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പോകാൻ അനുവദിച്ചുകൊണ്ട് വചനത്തിലേക്ക് ചായുക. നോക്കൂ, കാരണം വചനം വിദ്യാഭ്യാസം നിലനിൽക്കുകയും നിങ്ങൾക്കൊരു നല്ല ജോലിയോ വിവേകികളായ മനുഷ്യരിൽ ഒരു നല്ല പദവിയോ നൽകാം. അത് ശരി തന്നെ, അതൊരു പക്ഷേ ഒരു വലിയ സഹായമാണ്. നിങ്ങളുടെ സാമ്പത്തികമായ നിങ്ങളുടെ ജീവന കാര്യങ്ങൾക്ക് സഹായമായിട്ട് നിങ്ങൾക്ക് ഒരല്പം നല്ല ജീവിതം നയിക്കാനുള്ള സഹായം ചെയ്തു എന്ന് വരാം. എന്റെ മകനെ, എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കുക, നിനക്ക് മരിക്കേണ്ടതുണ്ട്. നിനക്ക് എത്രമാത്രം വിദ്യാഭ്യാസം ലഭിച്ചെന്നോ നിനക്ക് എത്രമാത്രം സംസ്കാരം കൂട്ടിവെക്കാനായി എന്നോ എന്നതിൽ ഒരു കാര്യവുമില്ല. നിനക്ക് മരണത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നാൽ അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അതായത്, മനുഷ്യൻ മരിക്കുകയും അതിനുശേഷം ന്യായവിധിയും. ദൈവം മരണം അത്ര മോശമല്ല, എന്നാൽ ന്യായവിധിയിലേക്ക് വരിക എന്നതാണ് മോശമായ ഭാഗം. നിങ്ങൾക്ക് മരിക്കാം, എന്നാൽ അത് കഴിയുമ്പോൾ ന്യായവിധി വരുന്നു. ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം വിദ്യാഭ്യാസം സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ഒരു ധർമ്മോപദേശിയായിരുന്നാലും ശരി, എത്രമാത്രം അറിവ് കൂട്ടിവെച്ചിരുന്നു, നിങ്ങൾക്കൊരു BA ലഭിച്ചിട്ടുണ്ടെന്നോ നിങ്ങൾക്ക് ഏത് വിധമുള്ള ഡിഗ്രിയാണ് കിട്ടിയിരിക്കുന്നത്, അത് നിങ്ങളോട് ആവശ്യപ്പെടാൻ പോകുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം മനസ്സിലായപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് നിങ്ങളോട് ആവശ്യപ്പെടാൻ പോകുകയാണ്. അവിടെയാണ് ആവശ്യകത വരുന്നത്. എന്തെന്നാൽ അത് നിങ്ങളുടെ വിദ്യാഭ്യാസം നല്ലത് തന്നെ, എന്നാൽ ദൈവത്തിന്റെ വചനം ജീവനാകുന്നു. എന്റെ വചനം ജീവനാണ്, അത് മാത്രമല്ല അത് ജീവനാണെന്ന് അറിയുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, അവനെ അറിയുക, അവൻ വചനമാണ്. അതിനാൽ നിങ്ങൾക്ക് അവനെ വചനം മൂലമേ അറിയാനാകൂ, കാരണം അവൻ വചനമാകുന്നു. അവന്റെ വചനത്താൽ അവനെ അറിയാനുള്ള ഏക മാർഗം അതാണ്. ആരെങ്കിലും ഒരാൾ കടന്നു വന്നിട്ടിങ്ങനെ പറയും, ഇതാണ് ദൈവം, അതാണ് ദൈവം, അതല്ലെങ്കിൽ ഇത് ദൈവമാണ്, അതുമല്ലെങ്കിൽ അത് ശരിയാണ്, മാത്രമല്ല അതും കൂടെ ശരിയാണ്. എന്നാൽ നാം തിരികെ വചനത്തിലേക്ക് വരുന്നു, അതാണ് സത്യം. വചനം ധ്രുവ നക്ഷത്രം പോലെ അതൊരു വാസ്തവമായ നക്ഷത്രമാണ്. ഭൂമി ഏത് വിധത്തിൽ ഒഴുകിയാലും കാര്യമില്ല, ആ ധ്രുവ നക്ഷത്രം ഭൂമിയുടെ മധ്യബന്ധുവിൽ തന്നെ നിൽക്കുന്നു. നിങ്ങളുടെ കമ്പാസിനെ നിങ്ങളുടെ ധ്രുവ നക്ഷത്രമായി നേരെയാക്കുക. അതെപ്പോഴും ഭൂമിയുടെ മധ്യത്തിലായിരിക്കും. മറ്റുള്ള നക്ഷത്രങ്ങൾ ലോകവുമായി ഒഴുകി നടക്കുന്നു, എന്നാൽ ധ്രുവ നക്ഷത്രം സ്ഥിരമായി നിലകൊള്ളുന്നു. ഇപ്പോൾ കമ്പാസ് എന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സദാസമയത്തും വചനത്തെ ചൂണ്ടിക്കാട്ടാനായി ആ നിങ്ങളുടെ ടൈപ്പ് പോസ്റ്റ് എന്തിനെങ്കിലും ബലമായി കെട്ടി നിർത്താനുള്ള പ്രധാന തൂൺ ധ്രുവ നക്ഷത്രമായിരിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിലേക്കല്ലാതെ പരിശുദ്ധാത്മാവ് നിങ്ങളെ മറ്റൊരിടത്തേക്ക് നയിക്കയില്ല. അതിനാൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് വിശ്വാസ പ്രമാണം അത് ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കുമ്പോൾ അംഗീകരിക്കാൻ കഴിയുന്നത്? എന്നിട്ടും അത് പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് നിങ്ങളെപ്പോഴും ദൂരമായിരിക്കാൻ ചൂണ്ടിക്കാണിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ വചനത്തിലേക്ക് ചൂണ്ടിക്കാണിക്കും, കാരണം അവൻ വചനമാകുന്നു. അവൻ വചനമാകുന്നു. അതിന് കഴിയുന്ന ഏക ഒരു കമ്പാസിന്റെ കാന്തമുന എപ്പോഴും വടക്ക് ദിശയെ കാട്ടുന്നത് പോലെ അതിന് ആകർഷിക്കാനാകുന്ന ഏക രീതി അതാകുന്നു. പരിശുദ്ധാത്മാവ് എഴുത്തുകാരനും ഗ്രന്ഥകാരനുമായിരിക്കുമ്പോൾ, വചനത്തിന് ഉത്തേജകനായിരിക്കുമ്പോൾ അതിന് വചനത്തെയല്ലാതെ ആ വ്യക്തിയെ എന്തിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? അങ്ങനെ അവർക്ക് പരിശുദ്ധാത്മാവുണ്ട് എന്നൊരു വ്യക്തി പറയുകയും വചനത്തിന് വിരുദ്ധമായ മറ്റൊന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് വാസ്തവമായ പരിശുദ്ധാത്മാവല്ല എന്ന് കാണിക്കുന്നു. കാണുന്നു, അതൊരാത്മാവായിരിക്കാം. ഞാൻ അതിനെക്കുറിച്ചൊരു വാഗ്വാദത്തിനുമില്ല, എന്നാൽ അത് ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അനേക നേരങ്ങളിൽ അവരിൽ ഒരാൾ മറ്റേയാളുടെ ആത്മാക്കളെടുക്കുന്നു. അതിന് ഒരു ഉദാഹരണത്തിനായി ഒരു പ്രത്യേക കാര്യത്തിന് ഒരു കൂട്ടം ജനങ്ങൾ കൂടി വരുന്നത് പോലെ, എന്നാൽ അത് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്തു വചനമാകുന്നു. നാം അത് ബൈബിളിൽ വളരെ സ്പഷ്ടമായി കാണുന്നു. അഥവാ ഞാൻ കാണിക്കുന്നു, ഒരു പക്ഷേ ഞാൻ എന്റെ വിചാരത്തിൽ തെറ്റായിരിക്കാം, എന്നാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് ഇതാണ്, കാര്യങ്ങളിൽ നിന്റെ സ്വന്തം വിവേകത്തിൽ ആശ്രയം വെക്കരുത്. നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നു എങ്കിൽ നിങ്ങൾ ശരിയായ വഴിയിൽ നിന്നും മാറിപ്പോകാനിടയുണ്ട്. ജീവന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് മറ്റാരുടെയെങ്കിലും വിവേകത്തിനും ആശ്രയിക്കാൻ കഴിയില്ല, അത് ജീവനാകുന്നു. നാം ഇത് ആരംഭം മുതൽക്കേ കാണുന്നു. അത് ആരംഭം മുതൽ അത്രയേറെ സ്പഷ്ടമായി ദൈവത്തിന്റെ വചനത്താൽ തന്നെ ജീവിക്കണമെന്ന് തന്റെ ആദ്യ കുടുംബത്തെ ഭൂമിയിൽ ഉരുവാക്കിയപ്പോൾ മുതൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, അവന്റെ വചനം മൂലം മാത്രമേ ജീവിക്കാവൂ. ഇപ്പോൾ അത് ആഹാരം കഴിക്കുന്നതിലൂടെയും മറ്റുമല്ല, എന്നാൽ നിത്യമായി ജീവിക്കണമെങ്കിൽ അവന്റെ വചനം മൂലമായിരിക്കണമായിരുന്നു. അവന്റെ വചനം കാത്തുകൊണ്ടിരുന്നപ്പോൾ അവർ നിത്യമായി ജീവിച്ചിരുന്നു. എന്നാൽ ആ വചനത്തിന്റെ ചെറിയ പദത്തെ ആദ്യമായി സ്ഥാനചലനം ചെയ്തപ്പോൾ മുഴുവൻ ചങ്ങലയും പൊട്ടുകയും മനുഷ്യരാശിയെ മുഴുവൻ മരണത്തിലാഴ്ത്തിക്കളയുകയും ചെയ്തു. നോക്കൂ, ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഹവ്വ ഒരു ബുദ്ധിമതിയായ വ്യക്തിയായിരുന്നു എന്നതിന് ഒരു സംശയവുമില്ല. ആദാമിൽ നിന്ന് ആദ്യം അലർത്തിയത് അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു. ഹവ്വ ഒരു പാപമില്ലാതിരുന്ന ആദ്യ സ്ഥലത്തായിരുന്നു എന്നത് തീർച്ചയായ കാര്യമാണ്. പാപത്തിന് ഒരു സ്ഥാനവുമില്ല. ദൈവം എന്തായിരുന്നു എന്നതിന്റെ ഒരു സ്പഷ്ടവും ആശ്ചര്യജനകവുമായ സൃഷ്ടിയുമായിരുന്നു അവൾ എന്നത് തീർച്ചയാണ്. എന്തെന്നാൽ എല്ലാ ദിവസവും ഉച്ച കഴിയുമ്പോൾ സന്ധ്യാസമയം അവളുടെ ഭർത്താവും അവളും ചേർന്ന് തോട്ടത്തിന് തണലിലൂടെ നടക്കുകയും ദൈവവുമായി മുഖാമുഖം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഓരോ ദിവസവും ദൈവത്തിന് മുഖാമുഖം നടക്കുകയും ഒരു യുക്തിരഹിതമായ കാര്യവുമില്ലാതിരുന്നിട്ട് പിന്നെ എന്തിനോ വേണ്ടി യുക്തിയിലേക്ക് തിരിഞ്ഞു. അതവളെ ദൈവത്തിന്റെ വചനം ദൂരമാക്കാൻ കാരണമാക്കി. അവരെ നമുക്കിപ്പോഴും കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നതിനു ശേഷവും അവർ വളരെ എളുപ്പത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ യുക്തിവാദം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നത് കാണുകയും ദൈവത്തിന്റെ വചനം പ്രകടമാക്കുന്നതും മദ്യപാനികളും പാപികളും അൽത്താരയിലേക്ക് വന്നിട്ട് പുതിയ സൃഷ്ടികളായി മാറ്റപ്പെടുന്നതും കാണുന്നു. തിന്മ കൊണ്ട് ശ്രദ്ധിപ്പെട്ടവർ മാന്യ പുരുഷന്മാരും മാന്യ സ്ത്രീകളുമായി മാറുന്നു. അവിടെ ഈ ജീവനിലേക്ക് നയിച്ചുകൊണ്ടുവന്ന അനുഗ്രഹീതമായ കാര്യത്തിൽ നിന്നും തിരിഞ്ഞിട്ട് ഏതോ ചിലവിധ മതവിശ്വാസങ്ങളിലേക്ക് വഴിപിടച്ചു പോയിട്ട് വളരെ അധികം പ്രശസ്തിയുള്ളവരായി, അഥവാ അതുമല്ലെങ്കിൽ അതിനെ ഉന്നത നിലവാരത്തിലുള്ളവർ എന്നവർ വിളിക്കുന്നതിലേക്ക് കടക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിയുമായവർ അവിടെ ഉള്ളവരിൽ നിങ്ങൾ ഏറ്റവും നല്ല നിലവാരമുള്ളവരാണ്? അതെ, രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും മറ്റെല്ലാവരോടും ആയിരിക്കുന്നതിനേക്കാൾ അധികം ഞാൻ ആ കൂട്ടരോടുകൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ എളിയ കൂട്ടരെ, അവരുടെ ഇടതു വലതു കൈകൾ ഏതാണെന്ന് അറിയാതിരിക്കുന്നതെങ്കിൽ ആ ജനങ്ങളെ എനിക്ക് തരൂ. അവർ ദൈവത്തെ അറിയുന്നിടത്തോളം, അവനെ സ്നേഹിക്കുകയും അവനെ സേവിക്കുകയും ചെയ്യുന്നവോളം എനിക്ക് അതാണ് സ്വർഗത്തിലെ പ്രസിദ്ധർ. അതെ സർ. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും സാത്താൻ ഹവ്വയെ വളരെ എളുപ്പത്തിൽ വശീകരിക്കപ്പെടുത്തിയതായി നാം കാണുന്നു. അവൾ തന്റെ സ്വന്തം വിവേകത്തിലൂന്നി. എന്തുകൊണ്ടെന്നാൽ സാത്താൻ അവൾക്ക് എന്തോ ചിലത് ആസൂത്രണം ചെയ്തു കൊടുത്തു. അത് ദൈവത്തിന്റെ വാസ്തവമായ വിവേകമല്ലായിരുന്നു. എന്നാൽ സാത്താൻ അവളുടെ ശത്രു അവളോട് മറ്റെന്തോ ചിലത് പറഞ്ഞു. അവൾ അത് വിശ്വസിച്ചു. ഇപ്പോൾ നാം ഇതിന്റെ പരിണത ഫലങ്ങൾ എന്താണെന്ന് കണ്ടു. അത് മുഴുവൻ മനുഷ്യരാശിയെ മരണത്തിലേക്ക് തള്ളിയിട്ടു. എന്തുകൊണ്ടെന്നാൽ ഭൂമിയിലെ ആദ്യത്തെ അമ്മ വചനത്തിന് വിരുദ്ധമായി അവളുടെ സ്വന്തം വിവേകത്തിലൂന്നിയതിനാൽ മുഴുവൻ മനുഷ്യരാശിയെ മരണത്തിലേക്ക് തള്ളിയിട്ടു. ഇപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നു? അതാണ് വചനം. അതെ, ഒരു സ്ത്രീ സദാസമയത്തും ബൈബിളിൽ സഭയെ സ്ത്രീയുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സഭയ്ക്ക് എന്ന് ഒരു കൂട്ടം പ്രമാണങ്ങളെയോ അഥവാ മതവിശ്വാസത്തെയോ അംഗീകരിച്ചുകൊണ്ട് കൂട്ടായ്മയെ മുഴുവനായി ദൈവത്തിൽ നിന്നും വേർപെടുത്തി തള്ളിവിടാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തിന് പകരമായി ആ വക കാര്യങ്ങളെ അംഗീകരിക്കുന്ന അത്തരത്തിൽ ജനങ്ങൾ ഹവോയെ പോലെയാണ്. അത് വീണ്ടും വീണ്ടും ചെയ്യപ്പെട്ടിട്ട് മുഴുവൻ മനുഷ്യരാശിയെയും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൂരമാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പ്രത്യക്ഷമാക്കപ്പെടുമ്പോൾ, വചനം വെളിപ്പെടുമ്പോൾ അവർ അതിനെ സ്വീകരിക്കില്ല, അവർ അത് ചെയ്യുന്നില്ല. കാരണം അവർ സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ടിരിക്കുന്നു. ഈ ദേവാലയം ഇവിടെ പണിതിരിക്കുന്നു. ഇതൊരു മനോഹരമായ സ്ഥലമാണ്. ഇതൊരു മഹത്തായ സംഘടനയാണ്. ഇത് വളരെയേറെ ജനങ്ങളുടെ കൂട്ടായ്മയാണ്. നാം അതിലെന്ന് ഉൾപ്പെട്ടുകൂടാ? ഞാൻ അതിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്, എന്നാൽ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുക. ഇപ്പോൾ അവസാനമായി ഞാൻ പറഞ്ഞതുപോലെ മുഴുവൻ മനുഷ്യരാശി മരിച്ചതുപോലെ ഇത് അവസാനിച്ചു. ഇപ്പോഴും അതുപോലെ തന്നെ അനേകർ തങ്ങളുടെ സ്വന്തം വിവേകത്താൽ അവരുടെ പ്രമാണത്തെയോ മതവിശ്വാസങ്ങളെയോ മറ്റുമുള്ളതിനെയോ ഇങ്ങനെ അവകാശപ്പെടും പോലെ ദൈവത്തിന്റെ വചനം മുഴുവനും സത്യമല്ല. അതിലെ ചിലത് പ്രേരണാജനകമാണ്, മറ്റു ചിലതല്ല. അതിന്റെ ഒരു ഭാഗം പ്രേരണ ഉളവാക്കുന്നതും മറ്റൊന്ന് അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ബൈബിൾ വിശ്വസിക്കാൻ കഴിയും? ഒന്ന്, ഒരു വാക്യം തെറ്റാണ് എങ്കിൽ മുഴുവനും തെറ്റായിരിക്കും. അത് മുഴുവനും ശരിയായിരിക്കേണ്ടതുണ്ട്. കൃത്യമായും ശരിയാണ്. വൈകൃതമാക്കപ്പെട്ട മനുഷ്യന്റെ അറിവിനാലുള്ള ബൈബിൾ സ്കൂളുകളെ ഉപദേശങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നതിൽ ശേഖരണം അവിടെ ഒരു കൂട്ടർ കൂട്ടമായിരുന്നു കൊണ്ട് ഇങ്ങനെ പറയും, ഇപ്പോൾ നോക്കൂ, അത്ഭുതങ്ങളുടെ ദിവസങ്ങളോ അത് അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ അവസാനിച്ചിരിക്കുന്നു. അനേക വലിയ മനുഷ്യർ വലിയ വ്യക്തികളുടെയോ അഥവാ ബിഷപ്പുമാരുടെയോ കീഴിൽ നിന്ന് ഇങ്ങനെ പറയും, അതെ, എനിക്ക് അയാളുമായി യോജിക്കാൻ കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനത്ത് അടുത്തായി വരുന്നത് ഞാനായിരിക്കും എന്നതിന് ഒരു സംശയമില്ല. നോക്കൂ, അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി രണ്ടു കാലിലും എഴുന്നേറ്റ് നിൽക്കുന്നതിന് പകരം നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നുകയാണ്. അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങൾ സംഭവിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ആരോ ഒരാൾ ആദായ നികുതിയുടെ വിഷയത്തിന്മേൽ ഞാനുമായി വിവാദത്തിൽ ഏർപ്പെട്ടു. അവർ എന്നോട് പറഞ്ഞു, താങ്കളുടെ ട്രസ്റ്റികളൊക്കെ മരപ്പാവകളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞു, ഒരു വ്യത്യസ്തമായ ആശയവുമായിട്ട് ബോർഡിൽ എനിക്ക് ഒരു ട്രസ്റ്റി ഉണ്ടായിരിക്കുകയും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അത് ആരെപ്പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ കാര്യമാക്കില്ല. തന്റെ സ്വന്തമായ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ ഞാൻ അയാളെ ബോർഡിൽ നിന്നും പുറത്താക്കില്ല. അതെ സർ, അത് എന്റെ വിശ്വാസം വിപരീതമായാലും അയാൾ ശരിയെന്ന് ചിന്തിക്കുന്ന കാര്യത്തെ പറയാൻ അവകാശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയാളെ അവിടെ കൂട്ടിയത്. നോക്കൂ, അതിനെക്കുറിച്ച് അയാൾ എന്തു പറയുന്നു എന്നാൽ നമുക്കതുണ്ടായിരിക്കണം. ശ്രദ്ധിക്കൂ, യോഹന്നാൻ 10 യേശു പറഞ്ഞു, എന്റെ ആളുകൾ എന്ത് ശബ്ദമറിയുന്നു? അവൻ സംസാരിക്കുമ്പോൾ ഒരു ശബ്ദം തീർച്ചയായും അവന്റെ വചനമാണ്. എന്റെ ആളുകൾ എന്റെ ശബ്ദമറിയുന്നു, എന്റെ ശബ്ദം അവർക്ക് സത്യമാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അത് എന്റെ ശബ്ദമാണെന്ന് പ്രത്യക്ഷമാക്കി കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ മറ്റുള്ള ശബ്ദങ്ങളുടെ പിന്നാലെ പോകുന്നവരല്ല. അവർ ചെയ്യില്ല, എന്റെ ആളുകൾ എന്റെ ശബ്ദം തിരിച്ചറിയുകയും അവർ അന്യനെ പിൻപറ്റുകയുമില്ല. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ വചനവിരുദ്ധമായി ഉപദേശിക്കുന്ന മതതത്വ വേദശാസ്ത്രത്തിന്റെ ശബ്ദം അവർക്ക് മനസ്സിലാകില്ല. കഴിഞ്ഞ രാത്രിയിലെ കഴുകന് കോഴിയുടെ കൊക്കി വിളിക്കുന്ന ശബ്ദം മനസ്സിലാകാതിരുന്നത് പോലെ ആടിന് അത് മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്കത് മനസ്സിലാകില്ല. എന്തുകൊണ്ടെന്നാൽ അവനൊരു കഴുകനാണ്. അപ്രകാരം തന്നെയാണ് വീണ്ടും ജനിച്ച ഒരു വാസ്തവമായ ദൈവത്തിന്റെ കുഞ്ഞും. അവർക്ക് ദൈവത്തിന്റെ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ ആരോ പറയുകയാണ്, അത് ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്കിത് ചെയ്യാനാകും. ഞാൻ വിചാരിക്കുന്നു അത് ഈ വിധത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. അത് അത്ഭുത രോഗസൗഖ്യമാണെന്ന് വിശ്വസിക്കുന്നില്ല. ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഒരു വീണ്ടും ജനിക്കപ്പെട്ട കലർപ്പില്ലാത്ത ക്രിസ്ത്യാനി, അവൻ അത് കേൾക്കാനായി ഒരിക്കൽ പോലും നിൽക്കില്ല. അതവൻ ഒരിക്കലും മനസ്സിലാകില്ല. ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് എന്ന് ബൈബിളിൽ നിന്ന് വായിച്ചതിനു ശേഷം അങ്ങനെയുള്ള ഒരു കാര്യം എങ്ങനെ സ്വീകരിക്കും എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയെ എടുക്കുക, അവൻ ജനിക്കുകയും ഒരിക്കൽ അവന്റെ അമ്മയുടെ മാറിലേക്ക് ചരിഞ്ഞു കിടക്കുകയും അവളിൽ നിന്ന് ആ ചൂടുപാല് കുടിക്കുകയും ചെയ്യുമ്പോൾ അവൻ ജനിച്ച് അല്പമണിക്കൂറായിട്ടുള്ളൂ എന്നൊരിക്കലും അവന്റെ കുഞ്ഞു തലയെ അവളുടെ മാറിലേക്ക് ചായച്ചു വെക്കുന്നു. അത് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം അവനെ അവന്റെ അമ്മയുടെ കയ്യിൽ നിന്നും എടുത്ത് അവന് പരിചയമില്ലാത്ത അമ്മയുടെ മാർബിടത്തുനിന്നും പാൽ കുടിപ്പിച്ചാൽ അവൻ തന്റെ കുഞ്ഞു കാലുകളെ ആകാശത്തിലേക്ക് ചുറ്റിവീശി ഉച്ചത്തിൽ അലറി വിളിക്കും. അതവന്റെ അമ്മയല്ല. നോക്കൂ, അവന് അവനെ കുറിച്ച് തന്നെ എന്തോ ചിലതുണ്ട്. എന്തെന്നാൽ അവൻ അവന്റെ അമ്മയുടെ ഭാഗമാണ്. അവന്റെ സ്വന്തം അമ്മയെ അറിയാൻ തക്ക വിധം പ്രകൃതി തന്നെ അവനെന്തോ ചിലത് കൊടുത്തിരിക്കുന്നു. തന്റെ അമ്മയെ തിരിച്ചറിയാനായി അതെവിടെ നിന്നാണ് പിറന്നത്. പ്രകൃതി ഒരു കുഞ്ഞിന് ഒരു വഴി കൊടുത്തിരിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ ജനിച്ചിരിക്കുന്ന ഒരു ദൈവപുത്രന് എത്ര അധികമാണ്. അവൻ അവന്റെ അമ്മയെ അറിയുന്നു, അവൻ അറിയുന്നു. എന്തെന്നാൽ അവൻ വചനത്തിൽ ജനിച്ചിരിക്കുകയും അവൻ വചനത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവനെ ഒരു അപരിചിതമായ സ്ഥലത്തിട്ട് നോക്കൂ, അവൻ സ്ഥാനത്തൊന്നും മാറിപ്പോയതുപോലെ തീർച്ചയാണ്. അവന് കഴിയുന്നതിന്റെ പരമാവധി വേഗത്തിൽ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു. എന്തെന്നാൽ അവനിലുണ്ട്, അവൻ അതിലേക്ക്. ആരോ പറയുകയാണ്, ഇപ്പോൾ വിശ്രമിക്കൂ പ്രിയേ, ഇപ്പോൾ ഇതാണ് നിന്റെ അമ്മ. അതവന്റെ അമ്മയല്ല. എന്തെന്നാൽ അവൻ തന്റെ അമ്മയുടെ ഭാഗമാണെന്ന് അറിയാനായി അവന്റെ പക്കൽ ഒരു മാർഗമുണ്ട്. അതാണ് അവന്റെ അമ്മ. അവളുടെ സ്ഥാനത്തെ എടുക്കാൻ മറ്റാർക്കും കഴിയില്ല. അവന്റെ സ്വന്തം അമ്മയെ അവൻ അറിയുന്നു. ശ്രദ്ധിക്കൂ, എങ്ങനെയാണ് അത്, എങ്ങനെയാണ് വാസ്തവമായിരിക്കുന്നത്. ദൈവം സകലതും അതിന്റെ വിധത്തിൽ തന്നെ ഉളവാക്കിയിരിക്കുന്നു. ഓരോ കന്നുകാലിയും അതിന്റെ വിധത്തിലുള്ളതിനെ അനേക നേരങ്ങളിൽ അവയെ ചുറ്റിക്കറക്കി താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഒരു കൂട്ടം കന്നുകാലികളെയും അതിന്റെ ചെറിയ കുട്ടികളെയും ഒരിടത്തേക്ക് കൊണ്ടുവരികയും അവ അതിന്റെ അമ്മയെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നെനിക്ക് അനേക നേരങ്ങളിൽ അതിശയം തോന്നിയിരുന്നു. ഇപ്പോൾ അവ മലകളിൽ നിന്ന് താഴേക്ക് വരികയും കന്നുകാലികളെല്ലാം കൂടിക്കളരുകയും ചെയ്യുമായിരുന്നു. ഒരു പശുക്കിടാവുള്ള പശു, ഒരല്പം വിശപ്പ് കൂടിയ പശുക്കുട്ടി മറ്റൊരു പശുവിൽ നിന്നും അവന് വളരെ വിശക്കുന്നു എങ്കിൽ ഒരല്പം കുടിച്ചെന്ന് വരാം. എന്നാൽ നാം അവയെ നിർത്തിക്കഴിയുമ്പോൾ വിശാലമായ പുൽമൈതാനത്തിൽ നിന്നും ആ അമ്മ മറ്റു പശുക്കളുടെ കൂട്ടത്തിനിടയിലൂടി കടന്ന് അവളുടെ കാളക്കുട്ടിയെ കണ്ടുപിടിക്കുന്നു. മാത്രമല്ല, ആ പശുക്കുട്ടി അതിന്റെ അമ്മയടുക്കലേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു. അവളുടെ ഉച്ചത്തിലുള്ള പ്രത്യേക ആക്രോശത്തെ ചെറിയ കരച്ചിലൂടെ അത് പ്രതികരിക്കുന്നു. അവൾ ആ പശുക്കുട്ടിക്കായി ഉച്ചത്തിൽ കരയുകയും മറ്റു അമ്മമാരെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം കരയുകയും ചെയ്യുന്നു. എന്നാൽ ആ ചെറിയ പശുക്കുട്ടി ആ അമ്മയുടെ ഒരു പ്രത്യേക വിളി അറിയുന്നു. എന്തെന്നാൽ അത് അതിന്റെ അമ്മയുടെ ഒരു ഭാഗമാകുന്നു. സ്വർഗത്തു നിന്ന് വീണ്ടും ജനിച്ച ഒരു ക്രിസ്ത്യാനി, അവൻ ഈ വചനത്തിന്റെ ഒരു ഭാഗമാകുന്നു. ശരിയാണ്, മറ്റൊരു മമ്മയെ അവൻ പിൻപറ്റില്ല. അവൻ വചനത്തിന്റെ ഒരു ഭാഗമാകുന്നു. അവൻ വചനവുമായി നിലകൊള്ളുന്നു. പൗലോസ് ചോദിക്കുകയാണ്, കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്കാർ ഒരുങ്ങും. അവൻ വചനത്തിന് ശബ്ദമറിയുന്നു. ശ്രദ്ധിക്കൂ, ഇത് എങ്ങനെയാണ് മുൻകുറിക്കപ്പെട്ട ദൈവത്തിന്റെ കരങ്ങൾ അവരോടൊപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവൻ നിയമിക്കപ്പെട്ടവനാണെന്ന് അവൻ അറിയുന്നു. അവൻ സുവിശേഷ തത്വത്തിലായിരുന്നു. അവൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചിരിക്കുന്നു എന്നവൻ അറിയുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തെ നിരാകരിക്കുന്നില്ല എന്നവൻ അറിയുന്നു. അതുകൊണ്ട് ആയതിനാൽ അവനൊരു അപരിചിതനെ പിൻപറ്റില്ല. ശ്രദ്ധിക്കൂ, എങ്ങനെയാണ്, ഇവിടെ എഴുതിക്കൊണ്ടുവന്ന ഒരു കുറിപ്പിലേക്ക് ഞാൻ നോക്കുകയായിരുന്നു. ഞാനത് വിട്ടുപോയിരുന്നു. എന്നാൽ ഞാനത് ഇപ്പോൾ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു, എനിക്കത് തിരികെ നോക്കേണ്ടതുണ്ട്. എന്നാലും അതിപ്പോൾ ഞാൻ കാണുന്നു. അവന്റെ സ്വന്തം മുൻകുറിക്കപ്പെട്ട ആള് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ മതതത്വവേദശാസ്ത്രികൾ ഉണ്ടായിരിക്കുന്ന കാലത്തിലും അവനെ എങ്ങനെയാണ് പിൻപറ്റുന്നത് ശ്രദ്ധിക്കൂ. അവ നേരെ പുറത്തേക്ക് വരുന്നു. എന്തെന്നാൽ അവൻ അവരെ അറിയുന്നു. ആ ദിവസത്തേക്കുള്ള വാഗ്ദത്തം ചെയ്തുള്ള വചനം എന്താണെന്ന് അവർ അറിയുന്നു. അവൻ വരുമ്പോൾ മിശിക എങ്ങനെയാണ് കാണപ്പെടുക എന്നവർ അറിയുന്നു. ശിമോൻ പത്രോസ് അവന്റെ അടുക്കൽ വന്നു. അന്ന് അത് വെറും ശിമയോനായിരുന്നു. അവരെ കുറിച്ച് അവനോട് പറയാനായി അന്ത്രയോ ശ്രമിച്ചിരുന്നു, ഈ മനുഷ്യനാണ് ആ മിശിക. അതേ ശിമയോനെ തീർച്ചയായും ഒരു പക്ഷേ അവൻ ഒരല്പം വ്യാമോഹങ്ങളില്ലാത്തവനായിരുന്നിട്ട് അവൻ അവിടേക്ക് പോയിരിക്കില്ല. എന്നാൽ അവൻ യേശുവിന്റെ അടുക്കലേക്ക് നടന്നു ചെല്ലുമ്പോൾ, നിന്റെ പേര് ശിമയോൻ, നീ യോനായുടെ മകനാണ് എന്ന് യേശു പറഞ്ഞു. അവൻ ഭൂമിക്കടിസ്ഥാനവിടെ മുമ്പേ യേശു തന്റെ അപ്പോസ്തലന്മാരെ അറിഞ്ഞിരുന്നു എന്ന് യേശു പറഞ്ഞിരുന്നതായി ഇപ്പോൾ നാം അറിയുന്നു. അവർ അവന്റെ ചിന്തയിലെ ഗുണങ്ങളായിരുന്നു. അതുകൊണ്ട് ആ വിത്ത് അവനിൽ കിടന്നിരുന്നതിനാൽ വചനം ഇപ്രകാരം പറയുന്നു, വചനം ഇപ്രകാരം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, മിശിഹ ഒരു പ്രവാചകനായിരിക്കും. അവനത് കണ്ടപ്പോൾ അവൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ തന്റെ വലയെ വീശുമെന്ന് മുന്നമേ അറിഞ്ഞിരുന്നു. എന്തെന്നാൽ അവൻ പോകുകയും അവൻ ഒരു മനുഷ്യനെ പിടിക്കുന്നവനാകും എന്നു പറഞ്ഞിരുന്നു. കാരണമെന്തെന്നാൽ ഇപ്പോൾ അവിടെ മറ്റുള്ളവർ അതേ കാര്യം ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിന്നിരുന്നു. അതിനെ പിശാചിന്റെ ആത്മാവ് എന്ന ഒരു ഗണത്തിൽപ്പെടുത്തി. അത് ആ മതതത്വവേദശാസ്ത്രികളായിരുന്നു. എന്തെന്നാൽ അത് അവരുടെ മതതത്വവേദശാസ്ത്രത്തിന്റെ ഉപദേശത്തിന് ചേരുന്നതായിരുന്നില്ല. അവർ അതിനെ നിരാകരിച്ചു കളഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അവരുടെ വിദ്വാൻമാരാൽ അവർ അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നി. വാഗ്ദാന വചനത്തിന്റെ പൂർത്തീകരണത്തിനായി യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ അവർ അത് കാണുന്നതിൽ നിന്നും വളരെ അന്ധരായിപ്പോയി. അവർ പുരോഹിതന്മാർ പറഞ്ഞതിലേക്ക്, ദൈവം എന്ത് പറഞ്ഞു എന്നതിന് പകരം സഭ എന്താണ് പറയുന്നത് എന്നതിലേക്ക് ചാഞ്ഞു. ഇപ്പോൾ യേശു അത് ചെയ്യുന്നതിന് അവരെ ശാസിച്ചു. അവൻ പറഞ്ഞു, തിരുവചനങ്ങളെ ശോധന ചെയ്യുവിൻ, അവയിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവയാണ് അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഈ ശോധന ചെയ്യുവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വചനങ്ങൾ ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞു തരും. എന്നാൽ വചനം പറയുന്നത് എന്തിലേക്കാണോ അതിലേക്ക് ചാഞ്ഞില്ല. എന്നാൽ അവൻ അവരുടെ സ്വന്തം വിവേകം പറഞ്ഞതിലേക്ക് ചാഞ്ഞു. അവർ അവരുടെ സ്വന്തം വിവേകത്തിലൂന്നി. അവർ മറയ്ക്കപ്പെട്ടിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ സ്വന്തം മതതത്വവേദശാസ്ത്രത്തിന്റെ മറ അവരെ അന്ധരാക്കിയിരുന്നു. നിങ്ങൾ ചോദിക്കാം, ബ്രദർ ബ്രാൻഹാം, നിങ്ങൾ എന്തിലേക്കാണ് കടക്കുന്നത്? ഞാൻ ഇതിൽ കടക്കാനായി ശ്രമിക്കുകയാണ്. അതേ കാര്യം തന്നെ വീണ്ടും സംഭവിക്കുന്നു. ഇപ്പോഴും അതിനെക്കുറിച്ച് തിരുവചനം എന്ത് പറയുന്നു എന്ന് കാര്യമാക്കാതെ പുരുഷന്മാരും സ്ത്രീകളും അവർ അംഗമായിരിക്കുന്ന സഭ എന്തു പറയുന്നു എന്നതിലേക്കാണ് വിവേകം വെച്ചിരിക്കുന്നതായി കാണുന്നത്. അവർ അതുമായി നേരെ പോകുകയും അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നുകയും അതവിടെ ഇല്ലാത്തതുപോലെ, ഒരിക്കലും എഴുതിയിട്ടില്ലാത്തതുപോലെ ദൈവത്തിന്റെ വചനത്തെ അവഗണിച്ചു കളയുകയും ചെയ്യുന്നു. അതൊരു മനുഷ്യായുസിന്റെ അഴുകാത്ത വിത്താകുന്നു. അതിന് ആ ഭൗതിക ജീവൻ കിട്ടി, എന്നാൽ അതിലുള്ള ആത്മീയ ജീവൻ പുനർജീവിച്ചിട്ടില്ല. ആ മറ അവരുടെ മുഖത്ത് കിടക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് അവർക്ക് അവരുടേതായ സ്വന്തം വിചാരങ്ങൾ ഉണ്ടായിരുന്നു. മിശിഹ എന്തായിരിക്കും എന്നതിനെ പറ്റി അവരുടെ സ്വന്തമായ ആശയങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ മിശിഹ എന്തായിരിക്കും എന്ന് വചനം പറഞ്ഞിരുന്നു. ഇപ്പോൾ നോക്കൂ, അവൻ എന്തായിരിക്കുമെന്ന് അവർക്ക് അവരുടേതായ വിവേകമുണ്ടായിരുന്നു. മഹാപുരോഹിതൻ എന്ത് പറഞ്ഞിരിക്കും എന്നതിൽ ഒരു സംശയമില്ല. എന്റെ എല്ലാ പുരോഹിതന്മാരും എന്റെ കീഴിലാണ്. ഇപ്പോൾ മിശിഹ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു വലിയ ദേവാലയം പണിയുകയും ഞങ്ങൾ ഇതെല്ലാം ചെയ്യുകയും ചെയ്യും. ബൈബിൾ പറയുന്നു, തന്റെ മന്ദിരത്തിലേക്ക് വരും, ഇതാ അവൻ വരുന്നു എന്നും മറ്റുമുള്ള എല്ലാ കാര്യങ്ങളുമായിരുന്നു. അവനത് ചെയ്യുമ്പോൾ മിശിഹ നേരെ ഇവിടേക്ക് വരികയും അവനെ സ്വയം ഞങ്ങൾക്ക് തിരിച്ചറിയിച്ചുകൊണ്ട് പറയും, ഞാനാണ് മിശിഹ, ഞാൻ എത്തിയിരിക്കുന്നു, നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന മിശിഹ ഞാനായിരുന്നു. അതേ, അവൻ വന്നപ്പോൾ അതെന്തായിരിക്കും എന്നും അവർ ചിന്തിച്ചിരുന്നതിന് വ്യത്യസ്തമായ വിധത്തിൽ വരികയും അവർ അവനെ തിരിച്ചറിയുകയും ചെയ്തില്ല. അവൻ ആരായിരുന്നു എന്ന് അവർക്കറിയാനായില്ല. എന്നാൽ അവന്റെ ഓ ഏതെങ്കിലും ഒരു കപടവേഷധാരി അവിടേക്ക് നടന്നു ചെന്ന് പറയുകയാണ്, ഞാനാണ് മിശിഹ, ഞാൻ ഡോക്ടർ, ഇന്ന ഇന്നയാളല്ലേ, അവർ അതിനെ അംഗീകരിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവന്റെ ജനനം തന്നെ ഒരു ഇരണ്ടതായിട്ടുള്ളതും അവൻ വിദ്യാഭ്യാസം നേടാനായി പഠിക്കാനായി ഒരു പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തതും അവൻ ഒരിക്കലും ഒരു സെമിനാരിയിലും പോയിട്ടില്ല, കൂട്ടായ്മയുടെ ഒരു ചീട്ടുമില്ല. എന്നാൽ അവന്റെ പക്കൽ പ്രകടമാക്കപ്പെട്ട ദൈവവചനത്തിന്റെ വ്യാഖ്യാനമുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ആരാണെന്ന് പറയുന്നു. ഞാൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെന്നിൽ വിശ്വസിക്കേണ്ട. നമുക്കതിനെ ഈ കാലത്തിലേക്കും പ്രയോഗിച്ചുകൂടെ? പരിശുദ്ധാത്മ വരുമ്പോൾ അവർ അതിനെ മറ്റൊരു കാലത്തിലേക്ക് പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ കടന്നു വന്ന് പ്രവൃത്തിയിലാകുകയും അവന്റെ നിത്യജീവന്റെ ശക്തിയെ പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളതിനെ ഒരു സംസ്കാരമില്ലാത്ത മതഭ്രാന്ത് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ കർത്താവിന്റെ വചനത്തിലല്ല, സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതിനാലാണ്. അത് ശരിയാണെന്ന് നിങ്ങളും അറിയുന്നു. ആ തിരിച്ചറിയിക്കൽ വാഗ്ദാനത്തെ പ്രകടിപ്പിക്കുന്നതാണ്. അതാണ് ദൈവത്തിന്റെ സ്വന്തം വ്യാഖ്യാനം. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ അല്പം കൂടെ ഇതിനെ വിവരിക്കാം. ദൈവം വചനം സംസാരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു പുരുഷന്റെയോ ഏതെങ്കിലും ഒരു സ്ത്രീയുടെയോ മറ്റാരുടെയെങ്കിലുമോ ആവശ്യം അവന് വേണ്ട. അവൻ പറയുമ്പോൾ അതേ നിങ്ങൾ പറയും, ദൈവം ഇതാണ് അർത്ഥമാക്കിയത്. അവൻ പറയുമ്പോൾ അവൻ എന്താണോ അർത്ഥമാക്കിയത് അത് ദൈവം അർത്ഥമാക്കിയിരിക്കുന്നു. കാണുന്നോ? ഇപ്പോൾ എങ്ങനെയാണ് അവൻ തന്റെ സ്വന്തം വ്യാഖ്യാനം വ്യാഖ്യാനിക്കുക? അതിനെ നിവൃത്തിയാക്കിക്കൊണ്ടാണ്. ബൈബിൾ പറയുന്നു, ഒരു കന്യക ഗർഭിണിയാകും, അവൾക്കതുണ്ടായി. അതിന് ഒരു വ്യാഖ്യാനത്തിനെയും ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവം പറഞ്ഞു, പ്രകാശമുളവാകട്ടെ. അവിടെ ഉളവായി വന്നു. അതിനൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല. ദൈവം ഇതും കൂടെ പറഞ്ഞിരിക്കുന്നു, ഈ അവസാന നാളുകളിൽ അവൻ തന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും അവൻ ചെയ്യുകയും ചെയ്തു. അതിനൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല. അതിനാവശ്യമായിരിക്കുന്ന ഏക കാര്യം ഒരു അംഗീകരിക്കലാണ്. ദൈവം ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തെ ആരെങ്കിലും അംഗീകരിച്ചിരിക്കണം. അതിന് ഒരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല. ദൈവം തന്റെ വചനത്തെ സ്വയം വ്യാഖ്യാനിക്കുന്നു. അവൻ ഈ അവസാന നാളുകളിൽ ചെയ്യുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന കാര്യങ്ങളെ നാം ഓരോ ദിവസവും കാണുന്നു. ജനങ്ങൾ ഇന്നും അന്ന് ആയിരുന്നതുപോലെ അവർ അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ടിരിക്കുന്നു. അത് മതഭ്രാന്താണെന്ന് എന്റെ പാസ്റ്റർ പറയുന്നു, എന്നാൽ അത് സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്നു. ആരുടെ വിവേകത്തിലാണ് നിങ്ങൾ ഊന്നൽ നൽകുന്നത്? ഈ അവസാന നാളുകളിൽ ബൈബിൾ ഇപ്രകാരം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അതായത് ലവോദിക്യ സഭാകാലം അത്രയേറെ ധനവാനായിട്ട് ശാസ്ത്രീയമായി കടന്നുകൂടിയിട്ട് അഥവാ അവരുടെ വിധത്തിൽ തൃപ്തി അടഞ്ഞിട്ട് ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല, ഞാൻ രാജ്ഞിയെ പോലിരിക്കുന്നു, അവൾ ധനാഠിയാണ്. അവൻ പറയുന്നു, നീ ദരിദ്രനാണ് എന്ന് അറിയാതിരിക്കുന്നു. ഇപ്പോൾ ആ സഭ, ഇത് മുഴുവൻ സഭാകാലവുമാണ്, ലവോദിക്കൻ സഭയോട് നീ നഗ്നനും കുരുടനും അന്ധനും ദരിദ്രനുമായി അത് അറിയാതെയും ഇരിക്കുന്നു. അവരുടെ ധനാഠ്യത്തിൽ ഇരുന്നു കൊണ്ട് പതിനായിരക്കണക്കിന് പതിനായിരം മടങ്ങ് ആയിരക്കണക്കിന് അംഗങ്ങൾ ലോകത്തിലെ ധനം ഏകദേശം അവരുടെ കൈകളിലാണ് എന്നതുപോലെയാണ്. ഇന്നേക്ക് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ കത്തോലിക്ക സഭയെയും പ്രൊട്ടസ്റ്റന്റ് സഭയെയും ഒരുമിച്ച് അവർക്ക് രണ്ടാളുമായി ലോകത്തിന്റെ സമ്പത്ത് മുഴുവനും കൊണ്ടുപോകുന്നു. വളരെ അടുത്തു തന്നെ നമ്മുടെ ഈ ദേശം പാപ്പരാകാൻ പോകുന്നു. അവർ എന്നോട് പറഞ്ഞത് അവർ അങ്ങനെ തന്നെ ലൈഫ് ലൈനിലും പറഞ്ഞിരിക്കുന്നു. നാം കരം കൊടുക്കാനായി കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ മുതൽ 40 വർഷത്തിനകം കൊടുത്തു തീർക്കും. കരങ്ങൾ നാം ഇപ്പോൾ ചിലവഴിക്കുന്നത് അത് 40 വർഷത്തിനുള്ളിൽ തിരികെ തരും. എന്റെ ചെറിയ പേരക്കുട്ടി യേശു വരാൻ താമസിച്ചാൽ അവന് 40 വയസ്സാകുമ്പോൾ അവൻ അടയ്ക്കുന്ന കരത്തിനായി നാം ഇപ്പോൾ അതിനുമേൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരും മറ്റും പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ അതിനെ വിദേശ സഹായത്തിനായി അയക്കുന്നു, കൂട്ടുകെട്ട് വാങ്ങാനായി ശ്രമിക്കുന്നു. നിങ്ങൾക്ക് കൂട്ടുകെട്ട് വാങ്ങേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊരു കൂട്ടുകാരനെ വാങ്ങേണ്ട ആവശ്യമില്ല, ഇല്ല. എന്നാൽ അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിധത്തിലാണ് നമ്മുടെ സ്ഥാപിക്കൽ. കരം കരം കരം, അവർക്ക് വാങ്ങാൻ കഴിയുന്ന ഏതു വിധവും ജനങ്ങളിൽ നിന്ന് കരമീടാക്കുന്നു. എന്നിരിക്കലും 100 വർഷമായാലും നാം യുദ്ധത്തിന്റെ കടബാധ്യതകളിൽ നിന്നും പുറത്തുവരില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിലേക്ക് നമ്മെ രാഷ്ട്രീയക്കാർ തള്ളിവിട്ടതാണ്. ഇപ്പോൾ നാം ആ വിധത്തിലാകേണ്ടതില്ല, ആ വിധത്തിലാകേണ്ട ഒരു കാര്യവുമില്ല. എന്നാൽ സഭകൾ അവ തന്നെത്താൻ ധനമുള്ളതായി തീർന്നിരിക്കുന്നു. ലോകത്തിന്റെ ഏകദേശമുള്ള എല്ലാ സമ്പത്തും ബൈബിൾ ഇപ്രകാരം പറയുന്നു, കത്തോലിക്ക സഭയിൽ കിടക്കുന്നു. അതിനാലാണ് റഷ്യ അവളെ ഓടിച്ചത്, റഷ്യ പുറത്താക്കിയത് അതുകൊണ്ടാണ്. അതാണ് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും ചെറിയ ശാഖാവേര്. കാരണം ലോകത്തൊന്നും വ്യത്യാസമല്ലാതിരിക്കെ സഭ എന്തൊക്കെയോ ആണെന്ന് പഠിപ്പിച്ചു. ഞങ്ങളവിടെ ഫിൻലാൻഡിലായിരുന്നപ്പോൾ ആ ചെറിയ മരിച്ച ബാലൻ ജീവിച്ചെഴുന്നേറ്റു. അവിടെ ആ റഷ്യൻ പട്ടാളക്കാർ ജാഗരൂകരായി നിന്നിരുന്നു. അവർ പറഞ്ഞു, മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ സ്വീകരിക്കും. നാം വിഭാഗ്യ സഭകളും സ്കൂളുകളും പിന്നെ കെട്ടിടങ്ങളും ഉണ്ടാക്കി. യേശു നമ്മോട് എന്ത് ചെയ്യാനായി പറഞ്ഞു? അത് ചെയ്തതുമില്ല. സുവിശേഷം പ്രസംഗിക്കുക എന്നതായിരുന്നു. നാം ലോകത്തെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ശ്രമിച്ചു. ലോകത്തെ വിദ്യാഭ്യാസം ചെയ്യിക്കൂ, വിദ്യാഭ്യാസം സമ്പാദിക്കുന്നത് രക്ഷിക്കപ്പെടുമെന്നല്ല. അവൻ പറഞ്ഞതോ, നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടതുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നാം ഓരോ സ്ഥലത്തും ദയനീയമായി പരാജയപ്പെട്ടു പോയത്. നോക്കൂ, നമുക്ക് ധനമുണ്ടായി, നമുക്ക് ആ കാര്യത്തെ കിട്ടി. ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ സഭ ലോകസഭാസമിതി ഒരുമിച്ച് പോകുന്നു. അതിന്റെ നായകത്വം ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് നിങ്ങൾ കാണാൻ കഴിയുന്നില്ലേ? മെത്തഡിസ്റ്റുകളും പ്രസ്ബിറ്റേറിയൻകാരുമായ നിങ്ങൾക്കും മറ്റുള്ളവർക്കും പെന്തക്കൊസ്തുക്കൾക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ പറയും. ഒന്നുകൾ അതിൽ കടക്കും, അല്ലെങ്കിൽ നിങ്ങൾ വിഭാഗ്യ സഭയിൽ നിന്നും താണ പദവിയിലേക്ക് വീഴും. ഒന്നുകൾ നിങ്ങൾ മറ്റേത് ചെയ്യും, അത് ശരിക്കും നിങ്ങളുടെ മുന്നിലാണ്. പോയി അത് ചെയ്യുക. ആ മൃഗത്തിന്റെ മുദ്ര അത് വലിക്കുന്നതാണ്. കൃത്യമായും അതാണ് ആ കാര്യം. കൃത്യമായി വിഭാഗ്യ സഭകൾ, എനിക്കത് ബൈബിളിൽ നിന്നും തെളിയിക്കാൻ കഴിയും. മൃഗത്തിന്റെ മുദ്ര തന്നെ. അവൾ ഒരു വേശ്യയുടെ മാതാവായിരുന്നു. അവൾക്ക് വേശ്യകളായ പെൺമക്കളുമുണ്ട്. അത് നാം അറിയുന്നു. അത് സത്യമാകുന്നു. സംഘടിക്കപ്പെട്ട മതം, അത് വചനത്തിന് വിരുദ്ധമാണ്. അത് അതിന്റെ സിദ്ധാന്തത്തിൽ തന്നെ എതിർക്രിസ്തുവാണ്. അവിടെയുള്ള എല്ലാം എതിർക്രിസ്തുവല്ല, എന്നാൽ അതിനുള്ള സിദ്ധാന്തത്തിലുള്ളത് അതിന്റെ വ്യവസ്ഥയാണ് എതിർക്രിസ്തു. എന്തുകൊണ്ടെന്നാൽ അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. സംഘടിക്കപ്പെട്ട ഓരോ വ്യവസ്ഥയും ആ വിധത്തിലാണുള്ളത്. നോക്കൂ, അവിടെയാണ് നിങ്ങൾ മറ്റാരുടെയോ സ്വന്തം വിവേകത്തിൽ ദൈവത്തിന്റെ വചനത്തിന് പകരം അതിനെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നു എന്നതിന് പകരം അവരുടെ വിവേകത്തിൽ ആ കാരണത്താലാണ് അത് തെറ്റായിരിക്കുന്നത്. ആൺകുട്ടികൾ സെമിനാരിയിൽ നിന്നും നല്ല വിദ്യാഭ്യാസത്തിന് ശേഷം ഈ ബൈബിൾ സ്കൂൾ എന്ന് വിളിക്കുന്നതിൽ നിന്നും പുറത്തു വരുന്നു. ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ ഒരു ദൈവവിളിയുണ്ട് എന്ന് അനുഭവിച്ചിരിക്കാം. അവർ അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ അത്രയേറെ സിദ്ധാന്തോപദേശം ചെയ്തിട്ട് ഒരു ഉദ്ദേശമേ ഉണ്ടാകൂ. അത് ഇന്ന ഇന്നയാൾ അത് പറഞ്ഞിരിക്കുന്നു. ബിഷപ്പ് ഇന്ന ഇന്നയാൾ അത് ഇത് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹമാണത് പറഞ്ഞത്. മനുഷ്യരുടെ ആലോചന സമിതി അത് ഈ വിധത്തിലായിരിക്കണമെന്ന് അംഗീകരിച്ചിരിക്കുന്നു. മറ്റേയാൾ എന്ത് പറയുന്നുവെന്ന് ശ്രദ്ധിക്കരുത്. യേശു പറഞ്ഞു, സകല മനുഷ്യരുടെയും വാക്കൊരു കളവും, എന്റേത് മാത്രം സത്യവുമായിരിക്കട്ടെ. അത് ആരായാലും കാര്യമാക്കുന്നില്ല, എന്റേത് സത്യമായിരിക്കുന്നു. ഇപ്പോൾ സത്യമെന്താണ് നമുക്കങ്ങനെ അറിയാനാകും? എന്തെങ്കിലും സംഭവിക്കുമെന്ന് ബൈബിൾ വിളിച്ചറിയിക്കുമ്പോൾ ആ ചിലത് സംഭവിക്കാൻ പോകുകയാണ്. അതുമല്ല, അത് ആ രീതിയിൽ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ ബൈബിളിൽ പറയുന്നു, ലോകത്തിന് ധനമൊക്കെയും സ്വർണവും വെള്ളിയും അവളുടെ പക്കലുണ്ട്. ഇപ്പോൾ നാം പൊട്ടിപ്പോയിട്ട് നാം സ്വർണമാണ് മാനദണ്ഡമാക്കേണ്ടതെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്ത് സംഭവിക്കാൻ പോകുകയാണ്? ഈ രാജ്യത്തിലെ ധനികരായ മനുഷ്യർ, ഈ വലിയ ഫാക്ടറികൾ, വിസ്കിക്കാരും തമ്പാക്കുക്കാരും മുതലായവരും തങ്ങളുടെ നോട്ട് മാറ്റി വാങ്ങാൻ നിൽക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനാകുന്ന ഏക കാര്യം കടമെടുക്കുക എന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം. അത് നമുക്ക് കടം വാങ്ങാനായി ഒരേ ഒരിടമേയുള്ളൂ. നാം അത് ചെയ്യുമ്പോൾ നാം നമ്മുടെ ജന്മാവകാശത്തെ അതിന് വിൽക്കുന്നു. അത് ശരിയാണ്. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ സിദ്ധാന്തം നിങ്ങളെ അതിനാൽ വാങ്ങുന്നു. അവിടെ ചെയ്യാനായി മറ്റൊന്നും അവശേഷിക്കുന്നില്ല. ഓ ജനങ്ങളെ, ചിന്തിക്കരുത്, ഞാനൊരു കൃക്കനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാനിടയുണ്ട്. എന്നാൽ എന്റെ ശബ്ദം മരണത്താൽ നിശ്ചലമാകുമ്പോൾ ഈ ടേപ്പുകൾ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ഞാൻ എന്ത് പറഞ്ഞിരുന്നുവോ അത് സംഭവിച്ചെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും. ഈ കാര്യങ്ങൾക്ക് വിരുദ്ധമായി പോലും ഞാൻ എടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും നിസ്സാരനായ വ്യക്തി ഒരു പക്ഷേ ഞാനാകാം. ഞാനാകാം. ഞാൻ ദൈവത്തിന് വിരുദ്ധനാകാം. എന്റെ വിചാരത്തിലും എന്റെ വിളിയിലും തെറ്റായിരിക്കുന്നു എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ ദൈവം എന്നെ വിളിക്കുന്ന സകലത്തിലും ഞാൻ എതിരാകാം. ആ കാര്യം ദൈവത്തിന് വിരുദ്ധമായിരിക്കാം. എന്നാൽ ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. കാരണം അതിവിടെ വചനത്തിലുണ്ട്. അത് ദൈവവചനമാണ്. അതിനുശേഷം അത് പ്രമാണിക്കപ്പെട്ടും സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടതും ഞാൻ കണ്ടു. അതാണ് ദൈവത്തിന്റെ വചനത്തിന് ദൈവം തരുന്ന വ്യാഖ്യാനം. അത് സത്യമാണെന്ന് തെളിയിക്കുകയും അവൻ അതിനെ എങ്ങനെയാണ് സമർത്ഥിക്കുകയും ചെയ്യുന്നത് എന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ സ്വന്തം വ്യാഖ്യാനമാണ്. എന്തുകൊണ്ടാണ് ഈ പരീശന്മാർ അന്ധരായിപ്പോയത്? അവരെ എന്താണ് അന്ധത പിടിപ്പിച്ചത്? എന്തെന്നാൽ അവർ വെളിപ്പാടിനെ അഥവാ വചനത്തിന് സമർത്ഥനത്തെ സ്വീകരിച്ചിരുന്നില്ല. ആ കാരണത്താലാണ് ഇന്നുള്ള സഭകൾ അന്ധരായിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ സമർത്ഥിക്കപ്പെട്ട വെളിപ്പാടിനെ അവർ സ്വീകരിക്കുന്നില്ല. വചനം അങ്ങനെ പറയുന്നു എങ്കിൽ അത് വെളിപ്പെടുത്തപ്പെട്ട് അത് തെളിയിച്ചു കാണിച്ചു, അപ്പോഴും അവർ അതിനെ അംഗീകരിക്കുന്നില്ല. ആ കാരണത്താലാണ് ഈ യഹൂദന്മാർ ഈ ദിവസത്തിലും ചെയ്യാത്തത്. നിങ്ങൾക്ക് അവരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനാകില്ല. എന്തുകൊണ്ടെന്നാൽ ആ മറ ഇപ്പോഴും അവരുടെ മുഖത്തായിട്ട് അന്ധമാക്കിയിരിക്കുകയാണ്. സഭയോടെ ദൈവത്തിന്റെ ശക്തിയെയും മുഴു സുവിശേഷത്തെയും നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിന്റെ ദൈവം അവരെ ദൈവത്തിന്റെ സത്യത്തിൽ നിന്നും അന്ധരാക്കിയിരിക്കുകയും അവർ അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നുകയും ചെയ്തിരിക്കുന്നു. സ്ത്രീകൾ സഭയിൽ അവരുടെ മുടി ബോബ് ചെയ്ത ശേഷം കടന്നു വരുന്നു. കാരണം അവരുടെ പാസ്റ്റർമാർ അവരോട് പറയുന്നത്, ഓ അതിനൊരു കുഴപ്പവുമില്ല, ആ മനുഷ്യൻ ഭ്രാന്തനാണ്. എന്നാൽ അവൾ അത് ചെയ്യുമ്പോൾ അവൾ തെറ്റ് ചെയ്യുന്നു എന്ന് ബൈബിൾ പറയുന്നു. അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നത് നിരസിക്കുന്നു. അവരിൽപ്പെട്ട ചില സ്ത്രീകൾ മറ്റൊരു മാനക്കെടുണ്ടാക്കിക്കൊണ്ട് ഒരു ധർമ്മോപദേശിയുടെ സ്ഥാനമെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവൾ ഇരട്ടിക്കാര്യം ചെയ്യുന്നു. അതിൽ ഒന്നും തന്നെ ചെയ്തുകൂടാ എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ സംഘടനാ സഭ അതിനെ സ്വീകരിക്കുകയും അവളെ നിയോഗിച്ച ശേഷം അവളെ പുറത്തയക്കുകയും ചെയ്യുന്നു. അവർ അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നുകയാണ്. ദൈവത്തിന്റെ ഒരു വചനം തെറ്റായ സ്ഥലത്ത് വെക്കുകയോ അഥവാ ദുർവ്യാഖ്യാനം ചെയ്യുകയോ അതുമല്ലെങ്കിൽ അതിനെ സ്വീകരിച്ചില്ലെങ്കിലോ മുഴുവൻ ചങ്ങലയെയും മുറിച്ചു കളയുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. സ്ത്രീകളുടെ ഈ കാര്യങ്ങൾക്കും മുറിക്കാലുകൾ ധരിക്കുക, ചായം പൂശുക, പിന്നെ അതുമല്ല മുടി അലങ്കരിക്കുക, ഈ മുടി ബോബ് ചെയ്യൽ, ഈ എല്ലാവിധത്തിലെ ചപ്പ് ചവറുകൾക്കും എതിരായി ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കുകയും ഞാൻ ഓരോ വർഷവും തിരികെ വരുമ്പോഴും നിങ്ങൾ അതേ വിധത്തിൽ തന്നെ കാണപ്പെടുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കർത്താവിന്റെ വചനത്തിന് പകരം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നു എന്നതിനാലാണ്. മാത്രമല്ല പാസ്റ്റർമാരെ, നിങ്ങളുടെ സഭകളെ നിങ്ങൾ വൃത്തിയാക്കാതെ എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ വചനത്തിന് പകരം നിങ്ങൾ നിങ്ങളുടെ വിഭാഗ്യ സഭയുടെ മതപ്രമാണത്തിലേക്ക് പോകുന്നതിനാലാണ്. ശരി, നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അതേ, കർത്താവിന്റെ വചനത്തിലല്ലാതെ നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അവർ അതിനെ അംഗീകരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അവർ സമർത്ഥനത്തെ അംഗീകരിക്കില്ല. അവനെപ്രകാരം വരുമെന്നാണോ പറയപ്പെട്ടിരുന്നത്? അപ്രകാരം തന്നെ യേശു ഒരു സുവിശേഷമായി വന്നു. അനേക നേരങ്ങളിലും യോഹന്നാൻ പോലും അവനെ ജയിലിൽ അടച്ചപ്പോൾ ഒരൽപ്പം സംശയത്തിലായി പോയിട്ട് അവൻ അത്രത്തോളം എത്തിയിട്ട് മിശിഹ വരുമ്പോൾ വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തമുറ്റം വെടിപ്പാക്കി കോതമ്പ് കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും എന്ന് അവിടെ വെച്ച് പ്രസംഗിച്ചു പോയിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഒരു നീറെ പോലെ അവനെ നീർച്ചാലുണ്ടാക്കി കടന്നു വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ യേശു ആ ചെറിയ എളിമേറിയ സമൂഹത്തിലെ താഴ്ത്തട്ടിലെ വ്യക്തി ചുറ്റിനുമായി ഉന്തിയും തടയപ്പെട്ടവരുമായി അവിടെ കാഴ്ച വന്നപ്പോൾ, കാരണം അവന്റെ അവിടെയുള്ള ജീവിതം അപ്രകാരമായിരുന്നു. എന്താണ് അവർ അറിഞ്ഞില്ല, യോഹന്നാനത് മനസ്സിലാക്കിയില്ല. അതിനാൽ യേശു അടുക്കലേക്ക് ആ വാസ്തവമായി വരാനിരുന്നവൻ അവനാണോ എന്ന് കണ്ടുപിടിപ്പാൻ അവൻ ചില ശിഷ്യന്മാരെ അയച്ചു. യേശുവിന് എന്തൊരു അപഹരണമായിരുന്നു. അവിടെ ആ വെള്ളത്തിൽ പ്രവാചകൻ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ അവനെ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവെന്ന പോലെ, ദൈവം സ്വർഗത്തിനും ഒരു പ്രാവിനെ പോലെ ഇറങ്ങി അവന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് ഞാൻ കണ്ടു. അത് മാത്രമല്ല, സ്വർഗത്തിനൊരു ശബ്ദവും ഇങ്ങനെ പറയുന്നു ഞാൻ കേട്ടു, ഇവനെന്റെ പ്രിയപുത്രൻ. അതിനുശേഷവും യോഹന്നാൻ പറയുകയാണ്, പോകൂ, അവനാണോ യഥാർത്ഥമായും വരാനായിട്ടുണ്ടായിരുന്നവൻ എന്ന് അവനോട് തന്നെ ചോദിക്കൂ. അഥവാ അതങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരുത്തനായി കാത്തിരിക്കണമോ? അപ്പോൾ ജയിലിൽ വെച്ച് എങ്ങനെ പെരുമാറണമെന്നോ, അഥവാ അവൻ ഏതു സഭയിലാണ് ചേരേണ്ടതെന്നോ എന്നതിന്റെ ഒരു പുസ്തകം അവൻ കൊടുത്തയച്ചില്ല. എന്നാൽ അവൻ പറഞ്ഞു, അല്പനേരം ഇവിടെ ചുറ്റിപ്പറ്റുന്ന എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിപ്പിൻ. ചെന്ന് ഇവിടെ കാണുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളെ യോഹന്നാനെ കാണിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ അവന്റെ പ്രവൃത്തികൾ, അവൻ സമർത്ഥിക്കുന്ന കാര്യങ്ങൾ, അവൻ ദൈവപുത്രനാണ്, മിശിഹയാണ് എന്ന് കാണിച്ചിരുന്നു. എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. അനേകരെ വിരുദ്ധമായി നിന്നു എന്നിരിക്കാം. ദൈവവചനത്തോട് അനേകർ വളരെ എളുപ്പത്തിൽ അപരാധം ചെയ്യുന്നു. അത് ഘടകവിരുദ്ധമാണ്. അവർ അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാൻ ആഗ്രഹിക്കുന്നു. അവർ കർത്താവിന്റെ വചനത്തെ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ അതേ വിധത്തിൽ തന്നെ പോകാനായി അവർ പൊയ്ക്കൊണ്ടിരിക്കാൻ പഠിപ്പിക്കുന്ന വിധത്തിൽ തന്നെ പോകുന്നു. അവരെ പഠിപ്പിക്കുന്ന വിധത്തിൽ തന്നെ അവരുടെ സഭ അതിന്മേൽ ചായുന്നു. അവനുണ്ടാകും, അവൻ മഴയുണ്ടാകും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്താലും രാവിലെ സമയം മഴ പെയ്തു എന്നിരിക്കലും സഭ പറയുകയാണ്, അത് വിഡ്ഢിത്തമാണ്. അവർ ദൈവം പറഞ്ഞതിനെയല്ല സഭ പറയുന്നത് വിശ്വസിക്കും. എന്നാൽ എന്തുകൊണ്ടാണ്? അവർ ആ സഭയിൽ നിന്നും ജനിച്ചിരിക്കുന്നതിനാലാണ്. എന്നാൽ ദൈവത്തൊന്നും ജനിച്ചൊരു മനുഷ്യൻ ദൈവത്തിന്റെ ഒരു വിത്താണ്. ദൈവത്തിന്റെ വിത്ത് ദൈവത്തിന്റെ വചനവും അവൻ അതിനാൽ ജീവിക്കുകയും ചെയ്യുന്നു. അത് അവന്റെ ജീവനാണ്. ഇപ്പോൾ അവർ അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നിയിരിക്കുന്നു. എന്നാൽ അവർ ദൈവത്തിന്റെ വചനത്തിലേക്ക് ഊന്നാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അതിനെ നന്നായി അറിയാം, അത് തിരുവചനത്തിലുണ്ടായിരുന്നു. അവർ അതിനെ, ആ മനുഷ്യനെ ഒരു തെറ്റായ ആത്മാവ് എന്ന് വിളിച്ചു. കാരണം എന്താണ്? അവരുടെ പുരോഹിതൻ പറഞ്ഞു, ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത് കേൾക്കാൻ ആരെങ്കിലും പോയാൽ അവരെ സിനഗോഗിൽ നിന്നും പുറത്താക്കി കളയും. അന്ധനായിരുന്ന ഒരു മനുഷ്യൻ യേശുവിനാൽ ഒരിക്കൽ സൗഖ്യപ്പെട്ടു. അവന്റെ അമ്മയപ്പന്മാർ പോലും ആ സൗഖ്യത്താൽ വളരെ സന്തോഷമുള്ളവരായിരുന്നു. എന്നാൽ അത് യേശുവാണ് ചെയ്തതോ എന്ന് ഏറ്റുപറയാനായി അവർ ഭയപ്പെട്ടിരുന്നു. അതേ, അവൻ ചോദിച്ചു, ഇത് നിന്റെ മകനാണോ? പറഞ്ഞു, അതെ. ചോദിച്ചു, അവന് സൗഖ്യമാക്കിയതാരാണ്? പറഞ്ഞു, ഞാൻ, എനിക്കറിയില്ല. പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ. അവനോട് ചോദിക്കൂ, അവന് സംസാരിക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അതങ്ങനെ പറയപ്പെട്ടിരുന്നു. അതായത്, ആരെങ്കിലും അവനിലേക്ക് ചാഞ്ഞാൽ, അവരുടെ വിവേകത്തിന് പകരമായി ക്രിസ്തുവിന്റെ വിവേകത്തിലേക്ക് തിരിഞ്ഞാൽ അവരെ സഭയിൽ നിന്നും പുറത്താക്കുന്നതാണ്. ഇപ്പോഴും അത് അപ്രകാരം തന്നെ ആയിരിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് വളരെ നേരിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് ശരിയാണ്, അതേ കാര്യം തന്നെ വരച്ചു കാട്ടുന്നു. ദൈവം എന്ത് ചെയ്തെന്നാലും കാര്യമില്ല, സത്യമാണെന്ന് ദൈവം സമർത്ഥിക്കുന്നതിലുമല്ല, അത് അവരുടെ വിവേകപ്രകാരം തന്നെ ആയിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആ മനുഷ്യന്റെ പക്കൽ ഒരു ഉത്തരമുണ്ടായിരുന്നു. എന്നിട്ടും അവൻ ചോദിച്ചു, നിന്നെ സൗഖ്യമാക്കിയതാരാണ്? അവൻ പറഞ്ഞു, നസ്രനായ യേശു എന്ന ഒരുവനാണ്. പറഞ്ഞു, അവനൊരു പാപിയാണ്, അവൻ എവിടെ നിന്ന് വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അവൻ പറഞ്ഞു, ഇപ്പോൾ ഇതൊരു ആശ്ചര്യകാര്യം. നിങ്ങൾ ഈ സമയത്തിന്റെ നായകന്മാരായിരിക്കേണ്ടവരല്ലോ. ഇവിടെ ഒരു മനുഷ്യൻ എന്റെ കണ്ണു തുറന്നു, അത് ലോകം ഉണ്ടായത് മുതൽ ചെയ്തിട്ടില്ല, എന്നിട്ടും അവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലെന്ന് പറയുന്നു. ഓ എന്റെ, എന്തുകൊണ്ടാണ്? കർത്താവിന്റെ വചനത്തിന് പകരം അവർ അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നിയിരുന്നതിനാലാണ്. കാരണം യെശയ്യാവ് പറഞ്ഞു, കുരുടന്മാരുടെ കണ്ണു തുറന്നു വരും, മുടന്തർമാർ മാനിനെ പോലെ ഓടും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പുറപ്പെടും. എന്നാൽ അവർ വചനത്തിനല്ല, അവർ സ്വന്തമായി വരച്ച ചട്ടവട്ടത്തിൽ തന്നെ അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നിയിരിക്കുന്നതായി നിങ്ങൾ കാണുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്നുള്ള സഭയും അതേ കാര്യം തന്നെ ചെയ്യുന്നത് കാണാം. അവർ ഒരു വലിയ വിശേഷപ്പെട്ട മനുഷ്യവർഗത്തെ വിഭാഗീയ സഭയുടെ ചട്ടവട്ടത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനാൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു മേൽത്തരമായ വിവേകമുണ്ടായിട്ട് അവർ അവരുടെ കൂട്ടത്തിലുള്ളവർ ആകാതിരിക്കുന്നിടത്തോളം അവരുമായി മൂഢത്തരത്തിലാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പറയേണ്ട, ഞാൻ അരിസോണയിലെ ടൂസിൽ താമസിക്കുന്നു. ഞാൻ അവിടെ 3 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. ഞാൻ സഭയുടെ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇവിടെ സഭ ആരംഭിക്കാൻ വന്നതല്ല, ഞാൻ നിങ്ങളുമായി കൂട്ടായ്മ ചെയ്യാൻ വന്നിരിക്കുകയാണ്. നിങ്ങളെ സഹായിക്കാനായി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ സുവിശേഷകനാണ്, മിഷണറിയാണ്. അതല്ല, അതെന്തായാലും ശരി. അവർ ചോദിച്ചു, താങ്കൾ ഇവിടെ ഒരു സഭ തുടങ്ങാനാണ് വന്നത്? ഞാൻ പറഞ്ഞു, അല്ല ശ്രീമാൻ, ഞാൻ ഇവിടെ വന്നത് എനിക്കൊരു സഭ ആവശ്യമുണ്ടായിരുന്നു എങ്കിൽ എനിക്കൊരെണ്ണം ഇന്ത്യാനയിലുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് എന്തുകൊണ്ടെന്നാൽ കർത്താവ് എന്നെ ഒരു ദർശനത്താൽ ഇവിടേക്ക് നയിച്ചതിനാലാണ്. അവൻ എന്നെ ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് അയക്കുവോളം. ഞാൻ ഇവിടെ അല്പകാലം താമസിക്കാൻ പോകുന്നു. എന്നാൽ ഞാൻ ഇവിടെ ഒരു സഭ തുടങ്ങാനല്ല വന്നിരിക്കുന്നത്. ഒരിക്കലുമില്ല സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് 3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എന്നെ ഒരു സ്ഥലത്തേക്കും ക്ഷണിച്ചില്ല. എന്തുകൊണ്ടാണ്? അത് കഴിഞ്ഞ ഉടനെ ഒരു വലിയ ഒരുമിച്ചുകൂടലുണ്ടായിട്ട് പറഞ്ഞു, എനിക്കാരെങ്കിലും അവരുടെ പുൽപ്പറ്റിടം കൊടുത്താൽ അവർ ആ പ്രാസംഗിനെ പുറത്താക്കി കളയുന്നതാണ്. കാണുന്നോ എന്തുകൊണ്ടാണ് അവരുടെ സ്വന്തം വിവേകത്തിൽ ഒന്നുന്നു. കൃത്യമായും അതിനെ ഇങ്ങനെ വിളിക്കുന്നു, അവർ അവരുടെ വിശിഷ്ടമായ വിവേകമുണ്ടാക്കിയിരിക്കുന്നു. അവരുടെ പുസ്തകത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേർ ചാർത്താതിരിക്കുവോളം നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെന്നോട് ധർമ്മോപദേശി പറഞ്ഞു, ഓ നിങ്ങൾ പറയും അത് ഏതോ തരത്തിലെ ഒരു വമ്പ് പറയുന്നവനാണ്. അതൊരു പെന്തക്കോസ്തുകാരനായിരുന്നു. ജാക്ക് മുറിഞ്ഞാനും ടെക്സാസിലുള്ള ഡെല്ലാസിൽ ഇരിക്കുമ്പോൾ അയാളെ കേട്ടിരുന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞു, അയാളൊരു മനുഷ്യന്റെ പേര് ആ പുസ്തകം നീക്കിക്കളയാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ്? കാരണം അവൻ നിങ്ങളുമായി കൂട്ടായ്മ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, കൊള്ളാം, അതെടുത്ത് കളയൂ. അയാൾ പറഞ്ഞു, അതെ, അപ്പോൾ അയാൾ നഷ്ടപ്പെട്ടു പോകും. ഞാൻ ചോദിച്ചു, നഷ്ടമാവുകയോ? എന്തുകൊണ്ടാണ്? അയാൾ പറഞ്ഞു, അയാളുടെ പേര് അതിലില്ലാതിരുന്നാൽ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു ഡിസ്ട്രിക്ട് പ്രസ്ബിറ്ററായിരുന്നതുകൊണ്ട് ഇത് വിശ്വസിക്കുന്നു? അയാൾ പറഞ്ഞു, അതാണ് സത്യം. ഞാൻ പറഞ്ഞു, ഫോൺ വയ്ക്കൂ ശ്രീമാൻ, താങ്കൾ അത് ദൈവത്തിന്റെ കൃപയാലല്ല, അത് നോക്കൂ. നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു, എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു മരിക്കുന്നു. നിങ്ങൾ ഏത് വർഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് പ്രശ്നമല്ല, അതിനതുമായി ഒന്നും തന്നെ ചെയ്യാനില്ല. ജനനത്താൽ നിങ്ങൾ കൃത്യമായും ഒരു ക്രിസ്ത്യാനിയാകുന്നു. അതാണ് ഏക വഴി, നിങ്ങൾക്കാകാനാകുന്ന ഏക മാർഗം. ചേരുന്നതിലൂടെയല്ല, മതപ്രമാണത്തിലൂടെയല്ല, ഇത് ഉത്തേജിപ്പിക്കുന്നു എന്നതിലല്ല, അഥവാ ഇത് എണ്ണി എണ്ണി പറയുന്നതിനാലോ, അതുമല്ല മറ്റേതെങ്കിലും ചെയ്യുന്നതിനാലോ, അഥവാ വിദ്യാഭ്യാസത്താലോ മതതത്വജ്ഞാനത്താലോ അല്ല. വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങളൊരു ക്രിസ്ത്യാനിയായി തീരുന്നു. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെടാനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ജനിക്കാൻ കഴിയുന്നതല്ല. എന്റെ പിതാവ് ആകർഷിച്ചതല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുന്നതല്ല. എന്റെ പിതാവ് എനിക്ക് നൽകിയവർ എന്റെ അടുക്കൽ വരും. ആമേൻ. ഞാൻ അവരെ അവസാന നാളിൽ ഉയർപ്പിക്കും. ബൈബിൾ സ്കൂൾ എന്ന് വിളിക്കുന്ന നമ്മുടെ മഹത്തായ അവർ പറയും, അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നുകയാണ്. ഓ എന്റെ വചനം എന്തു പറയുന്നു എന്നവർക്ക് കാര്യമല്ല, അവർക്ക് അതിനെ അത്രയും വിശദമായി വിവരിക്കാൻ കഴിയും. ഓ അവരുടെ സ്വന്തമായ രീതിയിൽ, അവരുടെ സ്വന്തമായ വിധത്തിൽ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അവരുടെ വിധത്തിൽ അതിനെ വിശ്വസിക്കുന്നു. അതായത് അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. പ്രവാചകനെന്നോ പ്രവാചകന്മാരെന്നോ അപ്പോസ്തലന്മാരെന്നോ ഒരു കാര്യവുമില്ല. രോഗസൌഖ്യപരം എന്നും മറ്റുമുള്ള ഒന്നില്ല. അതെല്ലാം ബൈബിൾ എഴുതപ്പെട്ട കാലത്തിനെ അവസാനിച്ചിരിക്കുന്നു. അത് വിശ്വസിക്കാൻ അവർക്ക് സ്വയം കഴിയുന്നു. നിങ്ങളൊരു കളവ് വിശ്വസിക്കുകയും അതിനാൽ നശിച്ചു പോകുകയും ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നത് നിങ്ങൾ അറിയുന്നു. നോക്കൂ, അത് കൃത്യമായും ശരിയാണ്. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു എന്ന കാര്യമല്ല, അവർ ഉണ്ടാക്കുന്നു. അവർ അവരുടെ സ്വന്തം വിവേകത്തിലൂന്നുന്നു. അവർ അതിന്മേൽ ചായുന്നു. അവരത് വിശ്വസിക്കുന്നു, അത് സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു കളവിന് വീണ്ടും 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 അത് നിങ്ങൾക്കൊരു സത്യമായി തീരുന്നതുവരെ വിശ്വസിച്ചുകൊണ്ട് തുടരാനാകുന്നു. അത് ശരി തന്നെ. എന്നാൽ അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാനാകും? അത് സത്യമാണെന്ന് ദൈവം തെളിയിക്കുന്നു. കാരണം അത് അവന്റെ വചനത്തിലുണ്ടായിരിക്കുകയും അവൻ അതിനെ സമർത്ഥിക്കുകയും ചെയ്യുന്നു. അവൻ അതിന്റെ സ്വന്തം വ്യാഖ്യാനത്തെ ഉണ്ടാക്കുന്നു. അവർ ഇതിലേക്ക് കടക്കാനായി അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ അവരുടെ സംസ്കാരത്താൽ, അവരുടെ വിദ്യാഭ്യാസത്താൽ, അവരുടെ ഡോക്ടർ ഡിഗ്രിയുടെ വിവേകത്താലും മറ്റുമായി അവർ ഏതെങ്കിലും സെമിനാറിയിൽ നിന്നും പഠിച്ചത് പുറത്തേക്ക് വന്ന ഈ വക കാര്യങ്ങളുമായി അവരത് ചെയ്യുന്നു. എന്നാൽ നോക്കൂ കൂട്ടുകാരെ, ശ്രദ്ധിക്കൂ, മനസ്സിലാക്കണമെന്ന് ബൈബിൾ എവിടെയും നമ്മോട് പറഞ്ഞിട്ടില്ല. അതിനെ മനസ്സിലാക്കണമെന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. അതിനെ വിശ്വസിക്കാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തിനാൽ വിശ്വസിക്കണം? വിശ്വാസത്താൽ. നിങ്ങളത് മനസ്സിലാക്കുമെങ്കിൽ അപ്പോൾ ആ വിശ്വാസം റദ്ദാക്കപ്പെടുന്നു. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ അത് എങ്ങനെയും നിങ്ങൾ വിശ്വസിക്കുന്നു. എനിക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എനിക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. എനിക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എനിക്ക് ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാനതിനെ സ്വീകരിച്ചിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഞാനത് മനസ്സിലാക്കിയിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല. അതിന്മേലുള്ള ഈ മഹത്തായ മനസ്സിലാക്കലിന്റെ മനുഷ്യജ്ഞാനത്തിനായി ഞാനൊരു സെമിനാരിയിലും പോയിട്ടില്ല. അത് ബൈബിൾ പറയുന്നു എന്ന് മാത്രം എനിക്കറിയാം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അതേ വിധത്തിൽ തന്നെ ഞാൻ അവനിലേക്ക് നോക്കുന്നു. ഈ ദിവസത്തേക്ക് അവൻ എന്താണ് ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നതിനെ ഞാൻ അറിയുന്നു. അവനത് ചെയ്യുന്നതിനായി ഞാൻ അവനെ നോക്കുകയും അവനത് ചെയ്യുകയും ചെയ്യുന്നു. അത് ശരി തന്നെ. അവൻ കൃപാ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞാൻ അതിനെ നോക്കുകയും ഞാൻ അതിനെ പ്രാപിക്കുകയും ചെയ്യുന്നു. അവൻ രോഗസൗഖ്യം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുകയും ഞാനത് അംഗീകരിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം അധികമായി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ എന്നോടൊപ്പം സഹായിക്കുമെങ്കിൽ, തങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിലെ ചില വ്യക്തിത്വങ്ങൾ, കുറച്ചുപേരെ മാത്രം, തങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതിരുന്നവർ, അവരുടെ കാലത്ത് ഉണ്ടായിരുന്ന വിവേകം എന്തായിരുന്നാലും ശരി. ഉദാഹരണമായി നോഹയെ നമുക്കെടുക്കാം. ശാസ്ത്രീയമായി വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്ന കാലത്താണ് നോഹ ജീവിച്ചിരുന്നത്. നോഹയുടെ ദിവസങ്ങളിലാണ് ഒരുപക്ഷെ അവർ പിരമിഡുകളെ ഉണ്ടാക്കിയിരുന്നതോ എന്ന് വരാം. അതിനെ അവർക്ക് വീണ്ടും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതുമായി നമുക്ക് യാതൊന്നും തന്നെ ചെയ്യാനില്ല. അവിടെ കല്ലുകളെ ഉയർത്തുന്നതുമായി ഒന്നും തന്നെയില്ല. ഇന്നവർക്കതിന് കഴിയില്ല. ആ ദിവസങ്ങളിൽ അവർക്ക് ചില രാസപദാർത്ഥങ്ങൾ ഉണ്ടായിട്ട് അന്നത്തെ വസ്ത്രങ്ങളെ ചായം കലർത്തിയ ശേഷം ഇന്നും നൈസർഗികമായി സൂക്ഷിച്ചിരിക്കുന്നു. അവർക്കൊരു മമ്മിയെ സൂക്ഷിച്ചു വെക്കാനായി ശവത്തെ സുഗന്ധ ദ്രവ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് നമുക്കൊന്നും ആവശ്യമുണ്ടെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അനേക കരകൌശല വിദ്യകൾ നഷ്ടമായിരിക്കുന്നു. അവൻ ജീവിച്ച ആ ദിവസം ഒരു മഹത്തായ ശാസ്ത്രീയ കാലമായിരുന്നു. അതായത് അവന്റെ വരൻ മുമ്പായി അതേവിധമുള്ള ഒരു കാലം വീണ്ടും വരാൻ പോകുന്നുവെന്ന് യേശു പ്രതിപാദിച്ചിരുന്നു. നോഹയുടെ കാലം പോലെയാകും. ഇപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നു. നിങ്ങളത് ചെയ്യുന്നില്ലേ? യേശു അത് പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ കാലത്തിലേക്ക് നാം വീണ്ടും തിരികെ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ അത് ലൂക്കോസിന്റെ പുസ്തകം 17:29 വാക്യമാണ്. ഇപ്പോൾ ലൂക്കോസ് 17:30 അവൻ പറഞ്ഞു, ലോത്തിന്റെ നാൾക്കളിൽ ആയിരുന്നത് പോലെ കർത്താവിന്റെ ദൂതൻ. ഇപ്പോൾ നാം വായിക്കുന്ന അതേ ബൈബിൾ തന്നെയാണ് അവൻ വായിച്ചിരുന്നത്. അവൻ നോഹയുടെ കാലത്ത് മഴയുണ്ടാകുന്നതിന് മുമ്പ് ഏതു തരത്തിലുള്ള ദിവസമായിരുന്നു എന്ന് പിന്നിലേക്ക് പോയി കണ്ടുപിടിക്കാം. ലോത്തിന്റെ നാൾക്കളിൽ ലോകം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഏത് വിധമുള്ള ദിവസമായിരുന്നു എന്ന് പിന്നിലേക്ക് ചെന്ന് കണ്ടുപിടിക്കാം. അതെന്തായിരുന്നു എന്ന് കണ്ടുപിടിച്ചാൽ യേശു എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് കാണാനാകും. നോഹയുടെ നാൾക്കളിൽ, നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ നാൾക്കളിൽ ലോകത്തിലെ സകല ജാതികളെ തീയാൽ കത്തിച്ചു കളയും. തൊട്ടു മുമ്പ് സൊദോമ്യർ സ്വവർഗഭോഗികളായും ലോകത്തിൽ എല്ലായിടത്തും വൈകൃതമാക്കലമുണ്ടായിരുന്നു. ഒരു വലിയ, അതൊരു നൂതന ലോസ് ആഞ്ചലസ്. ഒരു നൂതന ലോസ് ആഞ്ചലസ് മാത്രമല്ല, എന്നാൽ അമേരിക്ക മാത്രമല്ല, അതൊരു ലോകവുമായിരുന്നു. അതൊരു വൈകൃതമാക്കലായിരുന്നു. തീർച്ചയായും മനുഷ്യന് പ്രാകൃതമായ വിവേകവും പ്രാകൃതമായ തിരിച്ചറിവും നഷ്ടപ്പെട്ടിട്ട് ഒരു പൈശാചികമായ ആത്മാവിനാൽ വൈകൃതമാക്കപ്പെട്ട് അവരുടെ പ്രാകൃതമായ മുഴുവൻ ജീവിതത്തെയും മാറ്റിയിരുന്നു. അവർ പിശാചിന്റെ ആത്മാവിനാൽ വശീകരിക്കപ്പെട്ടിരുന്നു. നോഹയുടെ നാൾക്കളുടെ ദൃശ്യം അങ്ങനെയല്ലായിരുന്നു എങ്കിൽ ലോത്തിന്റെ നാൾക്കളെ എനിക്കറിയില്ല എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. നോഹയുടെ നാളുകളിലും തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും വിവാഹം വേർപെടുത്തലുമായി മുഴുകിയിരുന്നിട്ട് എല്ലാമായി അതായിരുന്ന വിധം അതായിരുന്നു. എന്നാൽ ഓർക്കുക, ലോകം നശിപ്പിക്കുന്നതിന് മുമ്പ് അബ്രഹാമിനെ ഭൂമിയിലേക്ക് അയക്കുകയും ഒരു മകനെ നൽകാമെന്ന വാഗ്ദത്തം ചെയ്തു വരുന്നു. ദൈവത്തിന് സഭ കണ്ടുമുട്ടുന്ന മാതൃകയിൽ അബ്രഹാം ദൈവത്തെ അനേക തവണ സന്ദിച്ചിട്ടുണ്ട്. എന്നാൽ വാഗ്ദത്ത പുത്രൻ തിരികെ വരുന്നതിനും നശിപ്പിക്കുന്നതിനും തൊട്ടു മുമ്പായി, അഥവാ വരുന്നതിന്, അതുമല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്തിരുന്ന പുത്രനും വരുന്നതിനു മുമ്പായി, ഒരു മനുഷ്യനായി ദൈവം മനുഷ്യരീരത്തിൽ ഇറങ്ങി വന്ന് പ്രകടമാക്കുന്നു. മൂന്ന് മനുഷ്യർ. അവർ ലോത്തിന്റെ അടുക്കലേക്ക് പോയി. ആദ്യം അബ്രഹാമിന്റെ അടുക്കലേക്ക് വരികയും അവർ അവിടെ ഇരിക്കുകയും ചെയ്തു. അബ്രഹാമിന് തന്റെ പേർ അബ്രഹാമിൽ നിന്ന് അബ്രഹാം എന്നും സാറായിയെ സാറായി എന്നും മാറ്റപ്പെട്ട് കിട്ടി. ഈ മനുഷ്യൻ സംസാരിക്കുന്നയാൾ ഏലോഹീം അവനോട് സംസാരിക്കാനായി ഇറങ്ങി വന്നപ്പോൾ അവൻ ചോദിച്ചതെന്താണ്? അവൻ പറഞ്ഞു, നിന്റെ ഭാര്യ സാറായി എവിടെ? പറഞ്ഞു, അവൾ നിന്റെ പുറകിലായി കൂടാരത്തിലുണ്ട്. പറഞ്ഞു, ജീവോത്പാദന സമയക്രമം വരുമ്പോൾ ഞാൻ നിന്നെ സന്ദർശിക്കുന്നതാണ്. അപ്പോൾ അവന്റെ പിന്നിലായി കൂടാരത്തിലിരുന്നു കൊണ്ട് അവൾ ചിരിച്ചു. അവൻ ചോദിച്ചു, സാറാ ചിരിച്ചതെന്താണ്? കാണുന്നോ, അവന്റെ വചനത്തിന്മേൽ ചിരിച്ചതിന് വേണമെങ്കിൽ അവൻ അവിടെ വെച്ച് തന്നെ സാറായുടെ ജീവൻ എടുക്കാമായിരുന്നു. എന്നാൽ അവനത് ചെയ്യാനാകില്ല. എന്തുകൊണ്ടെന്നാൽ സാറാ അബ്രഹാമിന്റെ ഒരു ഭാഗമായിരുന്നു. ഇന്ന് ലൂക്കോസിന്റെ 17 അധ്യായം 30 വാക്യത്തിൽ യേശു പറഞ്ഞിരുന്നത്, ലോത്തിന്റെ നാൾക്കൾ പോലെയാകും അന്ത്യസമയവും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ. ഇപ്പോൾ ഓർക്കൂ, മനുഷ്യപുത്രൻ ഒരു പ്രവാചകനാണ്. മനുഷ്യപുത്രൻ എന്ന് യഹോവയ ഇസക്കിയലിനെ വിളിച്ചു. യേശു 3 പേരുകളിൽ വരുന്നു: മനുഷ്യപുത്രൻ, ദാവീദ് പുത്രൻ, ദൈവപുത്രൻ. ജനങ്ങൾ അവനെ മനസ്സിലാക്കേണ്ടതിന് അവൻ തന്നെ സ്വയം മനുഷ്യപുത്രൻ എന്ന് വിളിച്ചു. എന്തുകൊണ്ടെന്നാൽ കർത്താവായ ദൈവം നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുവനെ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്ന പ്രവാചകനായിരുന്നു അവൻ. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അന്നവൻ എന്താണ് വാഗ്ദാനം ചെയ്തിരുന്നത്? ആ സമയത്തിന് തൊട്ടു മുമ്പായി, തീക്ക് മുമ്പായി വീണ്ടും മനുഷ്യപുത്രൻ വെളിപ്പെടും. വാഗ്ദസന്തതി കടന്നു വരുന്നതിന് മുമ്പായി അബ്രഹാം കണ്ട അവസാന അടയാളം അതായിരുന്നു. അവൻ തിരികെ ഒരു ചെറുപ്പക്കാരനായി മനുഷ്യനായി മാറി. അവൾ ഒരു ചെറുപ്പക്കാരി സ്ത്രീയായി തീർന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, തിരുവചനം വളരെ സ്പഷ്ടമായി പറയുന്നതെന്നാൽ ഇപ്പോൾ നാം അതിനായി തികച്ചും നോക്കിയിരിക്കണം എന്നതാണ്. ഇന്നും ലോകം അതിന്റെ വൈകൃതാവസ്ഥയിൽ മറ്റുമായി നാം കാണുകയും അതേവിധം തുടർന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും ആ കാര്യം ശരിയാണെന്നും ഈ മറ്റേ കാര്യം ശരിയാണെന്ന് പറയരുത് എന്നും നമുക്ക് എങ്ങനെ പറയാനാകും? എന്തുകൊണ്ടെന്നാൽ ജീവന്റെ പ്രഭു അവരോടൊപ്പം അന്ന് അവിടെ സോദോമിന്റെ പടിവാതുന്നിരുന്ന ആ മനുഷ്യന് വിവേകത്തിലേക്ക് ചായാതെ മറ്റാരുടെയോ വിവേകത്തിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നാം കാണുന്നതെന്നാൽ നാം നമ്മുടെ സ്വന്തം വിവേകത്തിലേക്ക് ഊന്നൽ കൊടുക്കുന്നില്ല എന്നതാണ്. നോഹ തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നിയില്ല. അതിന് മഹത്തായ ശാസ്ത്രീയുഗമായിരുന്നു. എന്നാൽ അവന്റെ ദിവസത്ത് അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നിയില്ല. എന്നാൽ അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തിലേക്ക് ചാഞ്ഞുകൊണ്ട് ദൈവത്തിന് ശക്തിയാൽ നീങ്ങിയിട്ട് തന്റെ കുടുംബരക്ഷയ്ക്കായി ഒരു പട്ടകം പണിതു. അത് തികച്ചും സാമാന്യ ബുദ്ധിക്ക് വിരുദ്ധമായിരുന്നിട്ടും അവിടെ മുകളിലായി വെള്ളമുണ്ടായിരുന്നില്ല, ഒരിക്കലും സംഭവിച്ചിട്ടുമില്ല. എന്നാൽ അവിടെ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അവിടെ ഉണ്ടാകും എന്നവൻ അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ സ്വന്തം വിവേകത്തിൽ ഊന്നിയില്ല. എന്നാൽ വിശ്വാസത്താൽ അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തോടൊപ്പം മുന്നോട്ട് പോയി. ആത്മാവനെ നയിക്കുകയും അവനത് ചെയ്യുകയും ചെയ്തു. അബ്രഹാം മനുഷ്യജീവനെക്കുറിച്ച് തന്റെ സ്വന്തം വിവേകത്തിൽ അവൻ ഊന്നിയില്ല. ഏകദേശം 17 വയസ്സ് പ്രായമാകുമ്പോൾ അവൻ തന്റെ ഭാര്യയെ വിവാഹം കഴിച്ചതാണ്. ഇവിടെ അവൻ 75 വയസ്സുള്ളവനും 10 വയസ്സ് വ്യത്യാസത്തോടെ അവൾക്കിപ്പോൾ 65 വയസ്സുമായിരിക്കുന്നു. എന്നാൽ സാറായിൽ നിന്നും അവനൊരു മകൻ ജനിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുമ്പോൾ അബ്രഹാം തന്റെ സ്വന്തം വിവേകത്തിലൊന്നിയില്ല. എന്നാൽ അവൻ സകലത്തെയും ദൈവവചനത്തിന് വിരുദ്ധമായ ഏത് ശാസ്ത്രീയ തെളിവിനെയും ദൈവവചനത്തിന് പുറമേയുള്ള ഏത് വിവേകത്തെയും അത് അങ്ങനെ അല്ലാതിരുന്നിട്ടും അവൻ അവിവേകം എന്ന് വിളിച്ചു. അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു, ബലപ്പെട്ട് അവന് മഹത്വം കൊടുത്തു. അവൻ അവന്റെ ശരീരത്തിന്റെ തന്റെ സ്വന്തം ശരീരത്തിന്റെ നിർജീവത്തെയോ അഥവാ സാറയുടെ ശരീര നിർജീവത്തെയോ നോക്കിയില്ല. അവൻ മറ്റൊന്നിനെയും പരിഗണിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദാനത്തിലേക്ക് ഊന്നി. അവൻ തന്റെ സ്വന്തം വിവേകത്തിലേക്ക് ചാഞ്ഞില്ല. അവൻ യുക്തിവാദത്തിലേക്ക് ചാഞ്ഞില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയും, ബ്രദർ ബ്രഹാം, നമുക്ക് ഇത്രയേറെ വളരെ നല്ല ഡോക്ടർമാരെ കിട്ടിയിരിക്കുന്നതിനാലാണോ ദൈവം രോഗികളെ സൗഖ്യമാക്കാത്തത്? ബൈബിൾ പ്രകാരം പറയുന്നു, നമ്മൾ യുക്തി ചിന്തനങ്ങളെ നിരസിക്കുന്നു. നമുക്ക് യുക്തിവാദം ചെയ്തുകൂടാ. വിശ്വാസം യുക്തിവാദം ചെയ്യുന്നില്ല. വിശ്വാസം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കൂ, എന്നാൽ അവൻ അവിശ്വസിക്കുന്നതിന് പകരം വിശ്വസിച്ചു. ഇല്ലാതിരുന്നതിനെ അതവിടെ ഉണ്ടായിരുന്നിട്ടും അത് കൃത്യമായും ഏതൊരു യുക്തിവാദത്തിനും വിരുദ്ധമായതാണ്. അവൻ അതിനെ വിളിച്ചു, എന്നാൽ അവൻ യുക്തിവാദം ചെയ്തില്ല. അവൻ അങ്ങനെ അതിനെ വിശ്വസിച്ചു. ഒരു യുക്തിവാദത്തിനും ആ കുഞ്ഞനിക്കാൻ പോകുന്നു എന്ന് ഒരു കാരണവശാലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീക്ക് ഏകദേശം 25 വർഷത്തിന് മുമ്പ് ആർത്തവ വിരാമം സംഭവിച്ചിരുന്നു. അവന്റെ ശരീരം മരിച്ചതിന് തുല്യമായിരുന്നു. അവന് 100 വയസ്സ് പ്രായമായപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം അവനപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുകയും ഏതൊരു വിവേകത്തിനും വിരുദ്ധമായിരുന്നു. എന്നാൽ വിശ്വാസത്താൽ ദൈവത്തിന് തന്റെ വചനത്തെ കാക്കാൻ കഴിയുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ തന്റെ സ്വന്തം വിവേകത്തിലൊന്നിയില്ല. അവൻ ഫറവോന്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിക്കണമെന്ന് ദൈവം മോശയോട് പറഞ്ഞപ്പോൾ മോശയെ തന്റെ സ്വന്തം വിവേകത്തിലൂന്നിയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു? അവിടേക്ക് പോകുക, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്നവൻ അവിടെ അഗ്നിസമ്പത്തിന്റെ അടുത്തായിരുന്നപ്പോൾ ദൈവം പറഞ്ഞതിനെ അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ എടുത്തിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു. അവൻ അവരെ ചെങ്കടിന്റെ അടുക്കലേക്ക് കൊണ്ടു നടത്തിയപ്പോൾ ദൈവം അവർക്കൊരു വാഗ്ദേശം വാഗ്ദാനം ചെയ്തിരിക്കുകയും ഇതാ അവർ അവിടെ വെള്ളത്തിന്റെ അടുക്കൽ നിൽക്കുന്നു. ഇപ്പോൾ അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നിയെങ്കിൽ എന്താകുമായിരുന്നു. എങ്ങനെയാണ് ഞാൻ അതിന്റെ മറുവശത്തേക്ക് കടക്കുന്നത്? ഒരു പാലം പണിയാനുള്ള സമയം നമുക്കില്ല. അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നിയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു. ഇവിടെ ഇതാ ഞങ്ങളുടെ തൊട്ട് പിന്നിൽ പട്ടാളം കടന്നു വരുന്നു. മറുവശം ഇരുഭാഗത്തും ഇതാ പർവ്വതങ്ങളാണ്. ഇതാ ഞങ്ങളുടെ മുന്നിൽ ആ ചെങ്കടിലെ വെള്ളം. ഇപ്പോൾ അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നിയിരുന്നു എങ്കിൽ അവൻ തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഓടി നേരെ ഫറവോന്റെ പാദങ്ങളിൽ വീണ് ഇങ്ങനെ പറയുമായിരുന്നു, ഫറവോനെ എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്നാൽ അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നിയില്ല. അവൻ പ്രാർത്ഥിച്ചു, ദൈവം അവനോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. കടൽ തുറന്നു വന്നു. അത് എല്ലാ യുക്തിവാദത്തിനും വിരുദ്ധമായിരുന്നു. എന്നാൽ അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നിയില്ല. മറ്റേ പത്ത് വിഭാഗ സഭകളുമായി യോശുവ അവിടേക്ക് നടന്നു ചെന്നിട്ട് ദൈവത്തിന്റെ അവാഗ്ദേശം കാണുകയും അവരോടൊപ്പം തിരികെ വന്ന് അവരോട് ഇപ്പോൾ ഒരു നിമിഷം കാത്തിരിക്കൂ എന്ന് പറഞ്ഞാലോ, അത് സത്യമാണ്, ഞങ്ങളെ വെട്ടുക്കിളികളെ പോലെ തോന്നി, അവർ മല്ലന്മാരാണ്, അവരെ നമുക്ക് എങ്ങനെ ജയിക്കാനാകും, നമ്മുടെ പക്കൽ വാളുകൾ പോലുമില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മാത്രം നാം എടുത്തിരിക്കുന്നു. അകത്തേക്ക് എങ്ങനെയാണ് കടന്നു ചെന്ന് ആ ഭൂമി എടുക്കുക? എന്താണ്, അത് തികച്ചും അസാധ്യമാണ്. അവർ നമ്മേക്കാൾ വളരെ കൂടുതലാണ്, 50 പേർക്കൊരാൾ. അവർ പരിശീലനം ലഭിച്ച പടയാളികളാണ്. നമ്മൾ മിസ്രായീമിൽ നിന്നും പുറത്തു വന്ന ഒരു കൂട്ടം ആട് മേയ്ക്കുന്നവരും മണ്ണ് കുഴയ്ക്കുന്നവരുമല്ലാതെ മറ്റൊന്നുമല്ല. അതെങ്ങനെ, നമ്മുടെ മക്കൾ പരിചയമോ മറ്റൊന്നുമില്ല, എങ്ങനെയാണ് നാം അതെടുക്കുന്നത്? എന്താണ് അവർക്കത് ചെയ്യാനാകില്ല എന്ന് വിവേകത്തിന് തെളിയിക്കാൻ കഴിയുമെന്നത് തീർച്ചയാണ്. ഏതൊരു പട്ടാളക്കാരനുമായിരിക്കുന്നത് പോലെ അവനോ മോശയ്ക്കോ അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അവരുടെ വിവേകം അവർ അതിൽ ഊന്നൽ നൽകിയില്ല. എന്നാൽ ദൈവം എന്താണോ പറഞ്ഞിരുന്നത് എന്നവർ അറിഞ്ഞിരുന്നു. ഞാൻ ആദേശം നിനക്ക് തന്നിരിക്കുന്നു, പോയി അതിനെ എടുത്തുകൊള്ളുക. അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നിയില്ല. ഇന്ന് നിങ്ങൾ രോഗിയായിട്ട് നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നിയാൽ ഒരു പക്ഷേ ഒരു ചക്രക്കസരിയിരിക്കുന്നതാകാം, ക്യാൻസറിനാൽ മരിച്ചുകൊണ്ടിരിക്കാം, ഹൃദയസ്തംഭനം, ഡോക്ടർ പറഞ്ഞേക്കാൻ നിങ്ങൾ മരിക്കാൻ പോകുകയാണ്. നിങ്ങൾ ആ വിവേകത്തിൽ ഊന്നിയാൽ നിങ്ങൾ മരിക്കും. എന്നാൽ ആ വിവേകത്തിൽ ഊന്നരുത്, തീർച്ചയായും ചെയ്യരുത്. യെരിഹോവിലെ ആ മതിൽ അവർക്കതിന്റെ മുകളിലൂടെ ഒരു രഥം ഓടിക്കാൻ കഴിയും എന്നവർ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള വലിയ മതിലായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ്? ദൈവം പറഞ്ഞു, അവിടേക്ക് പോയി അതിനു ചുറ്റും ഇത്രയും തവണ വലം വയ്ക്കുക, പിന്നെ ഒരു കാഹളം ധ്വനിപ്പിച്ച് എല്ലാവരും ഒരുമിച്ചാർപ്പെടുക, മതിൽ വീഴുക തന്നെ ചെയ്യും. അത് ജഡീക മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാരമായ കാര്യമായിരുന്നു. എന്നാൽ യോശുവ ആ മതിലിന്റെ വീതി എത്രയുണ്ടെന്ന് അറിഞ്ഞിരുന്നു. കാരണം അവൻ മിസ്രായീമിൽ അനേക മതിലുകൾ പണിതിരുന്നു, അത് സിമന്റിനാൽ പണിതിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അതിന്റെ മുകളിലൂടെ രഥങ്ങളെ പായിക്കാനായി അവ എത്ര മുറുക്കമുള്ളതാണ് എന്നും അവൻ അറിഞ്ഞിരുന്നു. അതിന്റെ മുകളിൽ വീടുകളും പണിതിരുന്നു. എന്നാൽ അവൻ തന്റെ സ്വന്തം വിവേകത്തിലൊന്നിയില്ല. ദൈവം പറഞ്ഞതെന്താണോ അത് സത്യമാണെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ട് അവന്റെ വചനത്തെ അനുസരിച്ചു. മതിൽ നിലം പൊത്തി. അവന്റെ സ്വന്തം വിവേകത്തിലൊന്നിയില്ല. ഞാൻ ഞായറാഴ്ച പ്രസംഗിച്ചതുപോലെ സൂര്യനസ്തമിക്കുകയും ശത്രു യുദ്ധ പ്രയാണത്തിലുമായിരുന്നു. അവൻ ആ യുദ്ധത്തിൽ പൊരുതിയിരുന്നു എങ്കിൽ എന്തായിരിക്കുമായിരുന്നു? ആ രാത്രിയിൽ അവരൊരുമിച്ച് കൂടിയിട്ട് അവർ മറ്റൊരു കൂട്ടരുമായി വരികയും അവന്റെ അനേക പുരുഷന്മാരെ കൊന്നൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവനിങ്ങനെ പറഞ്ഞു വന്നിരിക്കട്ടെ, എനിക്കല്പം പകൽ വെളിച്ചം ആവശ്യമായിരിക്കുന്നു, എനിക്കൊരല്പം അധിക സൂര്യപ്രകാശം ആവശ്യമുണ്ട്, അത് ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ. ലോകം ചുറ്റിത്തിരിയേണ്ടതിന് ദൈവം ഈ കൽപ്പന ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം, സൂര്യൻ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ഭൂമി ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ അതതിന്റെ ഗുരുത്വാകർഷണം നഷ്ടമാക്കിയിട്ട് ഞാൻ നിലത്ത് വീഴുമോ? അവൻ തന്റെ സ്വന്തം വിവേകത്തിന് ചെവി കൊടുത്തില്ല. അവൻ പറഞ്ഞ ഏക കാര്യം ഇതായിരുന്നു, സൂര്യ അവിടെ നിൽക്കൂ, ചന്ദ്ര നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക. അവ അവനനുസരിച്ചു. അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നിയില്ല. എന്നാൽ അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തിലേക്ക് ചാഞ്ഞു, ഞാൻ ആദേശം നിനക്ക് തന്നിരിക്കുന്നു, പോയി അതിനെ കൈവശമാക്കുക. പരിശുദ്ധാത്മാവിന്റെ ഭാഗത്വം അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ കൺവെൻഷനിൽ വെച്ച് തന്നെ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്, അതിപ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാമോ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ വളരെ കൂടുതലായി അത്താഴം കഴിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ജോൺ കാണുന്നത് എനിക്കിഷ്ടമില്ല, അതിലേക്ക് ചായരുത്. ഓ നന്മയുടെ സംഗതിക്കായി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നുകയാണ്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അവൻ എന്നെ പരിശോധിച്ചു, എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വിധമുള്ള ക്യാൻസറാണ്, എനിക്കത് ബാധിച്ചിരിക്കുന്നു. അഥവാ അത് എന്തായിരുന്നാലും ശരി, ഞാൻ മരിക്കും. ആ വിവേകത്തിൽ ഊന്നരുത്. ദൈവമായ കർത്താവ് നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആ വിവേകത്തിൽ ഊന്നരുത്. ഒരു മനുഷ്യന്റെയും വിവേകത്തിലല്ല, ദൈവത്തിന്റെ വിവേകത്തിലൊന്നുക. ശിംശോൻ വയലിലായിരുന്നപ്പോൾ 1,000 ഫിലിസ്ത്യർ അവന് ചുറ്റുമായി ചുറ്റിത്തിരിയുന്നു. അതിനെപ്പറ്റി എന്താണ്? ഒരു ചെറിയ മനുഷ്യൻ അവൻ അവിടെ നിന്നിരുന്നു. ചുരുളൻ മുടിയോടുകൂടിയ കുശാഗാത്രൻ, ഏകദേശം ഇത്രയും പൊക്കമുണ്ടാകും. അവൻ ചെയ്തില്ല, അതെ, അവനൊരു വാളേന്ത്യവനായിരുന്നില്ല. കാരണം അവനതറിയില്ലായിരുന്നു. അവന് ഒരു ശിക്ഷണവും പട്ടാളത്തിന് ശിക്ഷണവും ലഭിച്ചിരുന്നില്ല. അവനൊരു ചെറിയ ചുരുണ്ട മുടിയോടുകൂടിയ ഒരു ആണും പെണ്ണും അല്ലാത്തവനായി ഇങ്ങനെ 7 ജടകൾ തലയിൽ നിന്നും ഞാൻ കിടന്നിരുന്ന മമ്മയുടെ ആൺകുട്ടിയായിരുന്നു. അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അതാ 1,000 ഫിലിസ്ത്യർ കടന്നു വരുന്നു. അതെ, അവന്റെ കൈകളിൽ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ നിലത്തേക്ക് നോക്കി, പഴയ ദ്രവിച്ചു വെളുത്ത കോവർ കഴുതയുടെ ഒരു താടിയല്ല് കണ്ടു. അപ്പോൾ അതിനെ അവൻ കൈകളിലെടുത്തു. ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് നോക്കാം, എനിക്കിതിനാൽ അധികമൊന്നും ചെയ്യാനാകില്ല. എന്തെന്നാൽ ആ ഹെൽമെറ്റുകൾ അവർ തലയിൽ ധരിച്ചിരിക്കുന്നു. ആ ഫിലിസ്ത്യരെല്ലാം അവരെല്ലാം പട്ടാളക്കാരാണ്. അവരുടെ എല്ലാവരുടെയും കയ്യിൽ കുന്തങ്ങളുമുണ്ട്. അവരെല്ലാം ആട്ടിന്റെ തോലിലെ കവചവും ധരിച്ചിരിക്കുന്നു. അവരെല്ലാം അതികായകന്മാരായിട്ട് അവിടെ നിന്നിരുന്നു. അവരുടെ ഹെൽമറ്റിന്റെ ഭാരം ഏകദേശം 15 pounds വരും. അതെ, ഞാൻ ഈ പഴകിയ ദ്രവിച്ച കോവർ കഴുതയുടെ താളിയലിനാൽ അവരുടെ ഹെൽമറ്റിൽ അടിച്ചാലോ അത് മുഴുവൻ കഷ്ണങ്ങളായി പൊടിഞ്ഞു വീഴും. അങ്ങനെയല്ലേ അത്? അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഒന്നിയില്ല. അവന്റെ കയ്യിൽ എന്ത് കിട്ടിയോ അതുമായി അവൻ എഴുന്നേറ്റു ഫെലിസ്തരെ അടിക്കാൻ തുടങ്ങി. അവരിൽ 1,000 പേരെ അവൻ അടിച്ചു നിലത്തിട്ടിട്ടും അവന്റെ കയ്യിൽ അപ്പോഴും ആ താടിയൽ ഉണ്ടായിരുന്നു. ആമേൻ. മനുഷ്യന്റെ മതതത്വവേദശാസ്ത്രം എന്ത് പറയുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അതിലേക്ക് ചായരുത്. ദൈവത്തിന്റെ വചനത്തിലേക്ക് ചായുക. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. തീർച്ചയായും അവനത് വിശ്വസിച്ചു. ശിംശോന്റെ ശൗലിന്റെ മതതത്വവേദശാസ്ത്രത്തിന് ദാവീദ് ചെവി കൊടുത്തിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു? അവന്റെ വലിയ ഭീമുമായി അവിടെ ഗോലിയാത്ത് നിന്നിരുന്നു. സകലരും ഭയന്നിരുന്നു. ശൗൽ സകല പട്ടാളക്കാർക്ക് മേലായി കഴുത്തും തലയും ഉയരമുള്ളവനായിരുന്നു. ഗോലിയാത്ത് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ എന്നോട് യുദ്ധം ചെയ്യൂ, നാം എല്ലാവരും മരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ കൊന്നാൽ നിങ്ങൾ ഞങ്ങളെ സേവിക്കണം. നിങ്ങൾ എന്നെ കൊന്നാൽ ഞങ്ങൾ നിങ്ങളെ സേവിക്കും. കാരണം അവന്റെ വശം സാധ്യതയുണ്ടോ എന്നവൻ വിചാരിച്ചു. അവന്റെ മുഴുവൻ സെമിനാരിയും അവന് കിട്ടിക്കഴിയുമ്പോൾ അവരെല്ലാവരും അവൻ കടന്നു വരുന്നു. നോക്കൂ, ആ വിധത്തിലാണ് പിശാച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ചെറിയ മനുഷ്യനായ ദാവീദ് അവിടേക്ക് നടന്നു ചെല്ലുമ്പോൾ അവന്റെ മേൽ ഒരു ചെറിയ ആട്ടിൻ തോൽ തുറ്റിയിരുന്നു. ചുവന്ന് കുനിഞ്ഞ തോളോടുകൂടി ഏകദേശം 100-110 pounds തൂക്കം വരുന്ന ഒരു ചെറിയ പയ്യൻ. അവൻ ചോദിച്ചു, ഈ ഫെലിസ്തീനെ കൊന്ന് ഇസ്രായേലിൽ നിന്നും നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മയായ ഫെലിസ്തീൻ ആരാണ്? ശൗൽ പറഞ്ഞു, കുട്ടി ഇവിടെ വരൂ. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ ധൈര്യത്തെ അഭിനന്ദിക്കുന്നു, എന്നാൽ അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പോൾ നമുക്കില്ല. നോക്കൂ, എന്നെ നിന്നോട് ചിലത് പറയാൻ അനുവദിക്കൂ. ഏത് കൂട്ടായ്മയുടെ ചീട്ടാണ് നിനക്ക് കാണിക്കാനാകുക? കാണുന്നോ, നിന്റെ മേലൊരു പടച്ചട്ട പോലുമില്ല. നിന്റെ കയ്യിൽ ഒരു കമണയല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. കാണുന്നു, നീ ഒരു PhD അഥവാ ഒരു LLD സമ്പാദിച്ചിട്ടില്ല. ഇതെങ്ങനെയാണ് നീ ചെയ്യാൻ പോകുന്നത്? എന്താണ്? ആ മനുഷ്യൻ ഒരു യോദ്ധാവാണ്. അവനൊരു DD, ഇരട്ടയൽ, PhD, LLQ. അവന്റെ പക്കൽ അനേക ഡിഗ്രികളുണ്ട്. അതിനാൽ അവനൊരു ചുമർ തേക്കാൻ കഴിയും. പിന്നെ നീ ആരാണ്? ഒരാട് മേയ്ക്കുന്നവൻ. അവൻ പറഞ്ഞു, എന്നാൽ ഞാൻ നിന്നോട് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, എന്താണ് നിനക്കറിയാമോ? ഞാൻ എന്റെ പിതാവിന്റെ ആടുകളെ അവിടെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം വന്ന് അവയിലൊന്നിനെ പിടിച്ചുകൊണ്ട് ഓടിപ്പോയി. നിനക്കറിയാമോ, ഞാൻ ഈ ചെറിയ കമണ എടുത്തുകൊണ്ട് അവന്റെ പിന്നാലെ ഓടി അവനെ എറിഞ്ഞു വീഴ്ത്തി. ഞാൻ ആ ആടിനെ അവന്റെ വായിൽ നിന്നും എടുത്തപ്പോൾ അവൻ എന്റെ നേർക്ക് തിരിഞ്ഞു. ഞാൻ കത്തിയെടുത്തവനെ ഉടനെ കൊന്നുകളഞ്ഞു. പറഞ്ഞു, ഞാൻ തിരികെ പോയി. അപ്പോൾ ഇതാ ഒരു കരടി വരുന്നു. ആ ആടിന്റെ പിന്നാലെ പോയി അവനെ പിടിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു. ഞാൻ അവനെയും കൊന്നുകളഞ്ഞു. അവൻ പറഞ്ഞു, ഇപ്പോൾ ആ ദൈവം എന്റെ PhD അല്ല, എന്റെ സ്വന്തം വിവേകത്താലല്ല, ഞാനതെങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്ക് നിന്നോട് പറയാനാകില്ല. അതെങ്ങനെയാണ് ചെയ്തത് എന്നെനിക്കറിയില്ല. എന്നാൽ ആ ദൈവം, ആമേൻ, സിംഹത്തിന്റെയും കരടിയുടെയും കൈക്കീഴിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഒരഗ്രചർമ്മിയായ ഫെലിസ്തീന്റെ കയ്യിൽ നിന്നും എത്രയധികം എന്നെ വിടുവിക്കാൻ കഴിയും? ബിഷപ്പായ ശൗൽ പറഞ്ഞു, കുട്ടി, നിനക്കൊരു വിളിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്കറിയാമോ, നീ ഇവിടേക്ക് വന്നാൽ ഞാൻ നിന്നോട് പറയാം എങ്ങനെയാണ് മല്ലയുദ്ധം ചെയ്യേണ്ടത് എന്ന്. ഞാൻ നിന്നെ പഠിപ്പിക്കും. നോക്കൂ, ഞാൻ നിന്നോട് പറയും. ഞാൻ ആ ഡോക്ടറാണ്. അതിനാൽ നീ എന്റെ പടച്ചട്ട ധരിച്ചുകൊള്ളുക. നിന്നെ വസ്ത്രം ധരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് അവിടെ നിന്നു. അപ്പോൾ അവർ അവനൊരു PhD ഒരു LLDയും മറ്റുള്ളതെല്ലാം കൊടുത്തു. അപ്പോൾ ആ പാവം പിടിച്ച പയ്യന് അവിടെ നിന്നും അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അതെങ്ങനെയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ പറഞ്ഞു, ഒരിക്കലും ഞാനിത് പരീക്ഷിച്ചിട്ടില്ല. ഈ സഭാസംബന്ധിയായ വസ്ത്രം എനിക്ക് ചേരില്ല. ഇതെന്നിൽ നിന്ന് എടുത്തു മാറ്റുക. ദൈവം എന്തിനാലാണോ എന്നെ സഹായിച്ചത്, അതുമായി എന്നെ പോകാൻ അനുവദിക്കൂ. അത് ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസമായിരുന്നു. അവൻ തന്റെ സ്വന്തം വിവേകത്തിലൊന്നിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിലും അവന് വിവേകം വെച്ചില്ല. അവൻ വിശ്വാസത്താൽ പഠിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം അവനെ കരടിയുടെ കൈക്കീഴിൽ നിന്നും വിടുവിച്ചു എങ്കിൽ അവൻ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എത്രയധികം വിടുവിക്കും. അതെ, പാപത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനായി ദൈവം നിങ്ങളെ അത്രയും സ്നേഹിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുകയും ചെയ്തു എങ്കിൽ ദുർബലരും ശക്തി ക്ഷയിച്ചവരുമായി രാജ്യത്തും പാടി ചുറ്റിത്തിരിക്കുന്ന പാപം പിടിച്ച നിങ്ങളെ പറ്റി എന്താണ്? അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ നിങ്ങളുടെ പീഡകളിൽ നിന്നും അവന് നിങ്ങളെ എത്രയധികം വിടുവിക്കാനാകും? ദൈവത്തിന്റെ വചനം അപ്രകാരം പറയുന്നു, അവനത് ചെയ്യും, തീർച്ചയായും ആ കയ്യിൽ നിന്നും അവൻ അവനെ വിടുവിക്കും. ഓരോ പ്രവാചകന്മാരും അവരുടെ കാലത്തിൽ അവരവരുടെ സ്വന്തം വിവേകങ്ങളിൽ ഊന്നിയിരുന്നു എങ്കിൽ എന്തായിരിക്കുമായിരുന്നു? ആ പുരോഹിതന്മാരെ പോലെയും മഹാപുരോഹിതന്മാരെ പോലെയും അവർ ഒരിക്കലും നടന്നിരുന്നില്ല. അവരെ വെള്ളപൂശിയ ചുമരുകൾ എന്നും മറ്റുമാണ് വിളിച്ചിരുന്നത്. അവർക്ക് വിരുദ്ധമായി അവർ ഒരിക്കലും പ്രവചിച്ചിരുന്നില്ല. സമ്മതിച്ചും നല്ല വസ്ത്രങ്ങൾ ധരിച്ചും രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലുമായി ഇന്നുള്ള നൂതന പ്രവാചകന്മാരെ പോലെ അവരായിരുന്നു. യോഹന്നാൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു? എന്നാൽ അവൻ നേരായും ശരിയായും വണ്ണം നടന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ യോഹന്നാനെ ഒരു നിമിഷം നിൽക്കൂ, നീ വിവാഹവും വിവാഹമോചനത്തെ കുറിച്ചും പ്രസംഗിക്കരുത്. അവൻ നേരെ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് അവൻ പറഞ്ഞു, നീ അവൾ എടുത്തിരിക്കുന്നത് നിയമപ്രകാരമല്ല. അതെ ശ്രീമാൻ. ചോദിച്ചു, അതെ, അതാരാണെന്ന് നിനക്കറിയാമോ? അതാരാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അവൻ അതിലേക്ക് ചാഞ്ഞു കൊടുത്തില്ല. ചോദിച്ചു, ഇപ്പോൾ നിനക്ക് അത്രയധികം കിട്ടിയിട്ടില്ലെന്ന് നിനക്കറിയാമോ? നീ ഇവിടെ താഴെ വനാന്തരത്തു നിന്നുമാണ്. നീ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ നിന്നെ ആ സമിതി ചേർക്കില്ല. അവൻ ഒരു സമിതിയെയും കാര്യമാക്കിയിരുന്നില്ല. അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഒന്നിരുന്നില്ല, എന്നാൽ ദൈവത്തിന്റെ വിവേകത്തിൽ ഒന്നിരുന്നു. തീർച്ചയായും തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നിയൊരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേർ ഇസ്കരിയോത്ത യൂത എന്നായിരുന്നു. അവൻ അത് എങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അവൻ ക്രിസ്തുവിന്റെ അഭിമുഖമായി ഹവ്വ ആരംഭത്തിൽ ചെയ്തിരുന്നത് പോലെ നടന്നിരുന്നു. അവൻ ആ സമർത്ഥനത്തെ കണ്ടിരുന്നു. അവൻ ദൈവത്തിന് നേരെ മുഖത്തേക്ക് നോക്കി ഹവ്വ വെയിലാറിയപ്പോൾ ചെയ്തിരുന്നത് പോലെ തന്നെ നോക്കിയിരുന്നു. ഹവ്വ ക്രിസ്തുവിനെ തോട്ടത്തിൽ വെച്ച് വെയിലാറിയപ്പോൾ നോക്കിയിരുന്നു. ഗെത്സമനെ തോട്ടത്തിലും മറ്റനേക സ്ഥലങ്ങളിലും അതേ ക്രിസ്തു ഇരിക്കുമ്പോൾ വെയിലാറിയ സമയത്ത് യൂദാ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടാകാം. അവൻ ഉപദേശിക്കുന്നത് അവൻ കേട്ടിട്ടുണ്ട്. വചനത്താൽ അവൻ തെളിയിച്ചും ഉയർത്തുമെന്ന് മോശെ പറഞ്ഞിരുന്ന പ്രവാചകനായി സമർത്ഥിക്കുന്നത് കണ്ടിരിക്കാം. അവൻ ആരായിരുന്നു എന്നും അതിനെ കുറിച്ചുള്ളതെല്ലാം വചനത്തിൽ നിന്നും പറഞ്ഞിരിക്കും. അതവനായിരുന്നു എന്ന് ദൈവത്താൽ തെളിയിക്കുന്നത് അവർ കണ്ടിരിക്കാം. എന്നിട്ടും അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നി. അവനത് ചെയ്യാനാകുമോ? അതിന്റെ കാര്യമെന്താണെന്നാൽ അവൻ ഒരിക്കലും ആദ്യ സ്ഥാനത്തുണ്ടായിരുന്നില്ല എന്നതാണ്. അവൻ ഒരു അഴുകിയ വിത്തായിരുന്നില്ല. അവൻ നാശയോഗ്യന്റെ പുത്രനായിരുന്നു. നാശയോഗ്യനിൽ നിന്നും ജനിച്ചു സർവനാശത്തിലേക്ക് തിരികെ പോയി. ഇപ്പോൾ നാം കാണുന്നതെന്നാൽ അവൻ പുറപ്പെട്ടു പോയി. ഒരു പക്ഷേ അവന്റെ വിവേകത്തെ പറ്റി അവനൊരാശയമുണ്ടായിരുന്നിരിക്കാം. അവൻ ചിന്തിച്ചിരുന്നത് ഇങ്ങനെയാകാം, യേശു അവനിൽ വളരെ ബഹുമാനമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നു, ഞാൻ അവനെ 30 വെള്ളിക്കാശിന് വേണ്ടി വിറ്റെന്ന് വരാം. ഞാൻ അങ്ങനെ ചെയ്യുമെങ്കിൽ എനിക്കല്പം കാശ് കിട്ടും, അതിനാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനും കഴിയും. അവന് തന്നെ സ്വയം വിടുവിക്കാനും സാധിക്കും. നോക്കൂ, അതായത് ആ സ്ഥാനമെടുക്കാനായാണ് അവനെ ഉയർത്തിയതെന്ന് തിരുവചനത്തിലുള്ളത് അവൻ അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഇന്നത്തെ ജനങ്ങൾ അവർ ഏതവസ്ഥയിലായിരിക്കുന്നു എന്നും തിരിച്ചറിയുന്നില്ല. ഈ ലവോദിക്ക സഭാകാലം ഈ രീതിയിൽ തന്നെ ആയിരിക്കണമെന്നും ക്രിസ്തുവിനെ പുറത്താക്കി കളണമെന്ന് നിയമിച്ചിരുന്നു. അവൻ മുട്ടിക്കൊണ്ട് തിരികെ കിടക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ ഒരിടത്തും ഒരു സഹകരണവുമില്ല. അവൻ ഓരോ ദിവസവും ചെയ്തിരുന്നത് പോലെ ഇപ്പോൾ ആയിരിക്കുന്ന അവന്റെ വചനത്തെ സമർത്ഥിക്കുന്നു. അവർ അതിൽ നിന്നും നേരെ ദൂരത്ത് നടന്നകലുന്നു. അവരുടെ സ്വന്തം വിവേകത്തിൽ ഒന്നുന്നു. അതിലേക്ക് അത് മാത്രമാണ് ചെയ്യാനുള്ളത്. അഥവാ ചിലപ്പോൾ അതായത് അവനിങ്ങനെ ചിന്തിച്ചു എന്നിരിക്കാം, ഒരു പക്ഷേ അവൻ ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് വേണ്ടി വിറ്റാലും ആ ദിവസത്തിലുള്ള ഏതെങ്കിലും ഒരു വലിയ വിഭാഗീയ സഭയുമായി സദൂക്യരും പരീശന്മാരുമായി അവനൊരു കൂട്ടായ്മ ചെയ്യാൻ സാധിക്കും എന്നാകാം. അവനിങ്ങനെ പറഞ്ഞേക്കാം, ഇപ്പോൾ കാത്തിരിക്കൂ, അവൻ അവനെ സംരക്ഷിക്കാൻ കഴിയും. വലിയ യുദ്ധങ്ങളിൽ ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഞാൻ അറിയുന്നു. അതായത് അവന് സ്വയം രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അല്പം കാശ് സമ്പാദിക്കും. അത് അങ്ങനെയായിട്ട് ഒരു വിധത്തിലെ ഒഴിഞ്ഞുമാറൽ പോലെയായിരുന്നു. ഞാൻ അവനെ അവർക്ക് ഒറ്റ കൊടുക്കാമെങ്കിൽ വീണ്ടും ഇന്നുള്ള ഒരു ഈ സഭകളുമായി എനിക്കൊരു മഹത്തായ നിലനിൽപ്പുണ്ടാകും. കാണുന്നു, എന്നാൽ ദൈവത്തിന്റെ സമർത്ഥിക്കപ്പെട്ട വചനത്തിന് പകരമായി അവൻ തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നി. അവൻ എന്തു ചെയ്യുമെന്ന് വചനം പറഞ്ഞിരുന്നുവോ അപ്രകാരം അവൻ യേശുവിനോട് ചെയ്തു. ഇന്ന് ഈ അവസാന ദിവസങ്ങളിൽ സഭാലോകം വെളിപ്പാട് പുസ്തകം കൃത്യമായും അവർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിനെ പുറത്താക്കിയിരിക്കുന്നു. അത് വീണ്ടും യൂദായുടെ ആത്മാവ് സഭയുടെ രൂപത്തിലാണ്, ഭക്തിയുടെ വേഷം ധരിച്ചിരിക്കുന്നു, എന്നാൽ വചനത്തെ നിരാകരിക്കുന്നു. കാണുന്നോ, അത് ശരിയാണ്. ഇപ്പോൾ ഓ എന്റെ, അത് എന്ത് പരിണതഫലത്തെ കൊണ്ടുവന്നു? മരണം. അത് ഹവ്വ ചെയ്ത അതേ വിധം തന്നെ ദൈവത്തിന്റെ വചനത്തെ വൈകൃതമാക്കി തന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നിയ മറ്റെല്ലാവരിലും അത് കൊണ്ടുവന്നു. അവർ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നു. 30 വെള്ളിക്കാശിനല്ല, എന്നാൽ ഒരു പക്ഷെ ഇത്രയേറെ. ഓ, ഒരു വലിയ അധികാരി, ഏതെങ്കിലും ഒരു സെമിനാരി പ്രവൃത്തി പരിചയം, അത് 30 വെള്ളിക്കാശിന് പോലും വരില്ല. എന്നാൽ അവരെങ്ങനെയൊക്കെ ആയാലും അത് വിൽക്കുന്നു. ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതിനെ അങ്ങനെയുള്ള ഒരു കാര്യത്തിനായി അവർ വിൽക്കുന്നു. മഹാൻ പണ്ഡിതനായിരുന്ന വിശുദ്ധനായ പൗലോസ്, അവന് ആത്മപ്രശംസ ചെയ്യാനായി അത്രയേറെ അറിവുണ്ടായിരുന്നിട്ടും അതിൽ നിന്നും ഇത് എത്രമാത്രം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അവൻ പറഞ്ഞു, എന്റെ എല്ലാ യുക്തിവാദത്തെയും ഞാൻ എല്ലാറ്റിനെയും ഒരു നാൾ നിലത്തെറിഞ്ഞു. ഒരു ദിവസം ദമസ്കോസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഞാൻ അഗ്നിസ്തംഭത്തെ സന്ധിച്ചു. അവൻ പറഞ്ഞു, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല ഞാൻ നിങ്ങൾക്ക് വന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അത് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾ മനുഷ്യജ്ഞാനത്തിൽ ആശ്രയിക്കുമായിരുന്നു. എന്നാൽ ഞാൻ ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്താലും പരിശുദ്ധാത്മാവിനാലും അത്രേ വന്നത്. അത് നിങ്ങൾ വചനത്തിൽ വിവേകം വെക്കണം എന്നതായിരുന്നു. പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനിറങ്ങി വന്ന് മറ്റൊരു കാര്യം പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു. ഗലാത്യർ 1:8, അത് ശരിയാണ്. ഇല്ല ശ്രീമാൻ, അവൻ അതൊരിക്കലും ചെയ്തില്ല. കിണറ്റിൻ കരയിലെ ആ സ്ത്രീ, അവൾ ദുർമാർഗിയായിരുന്നു, എന്നാൽ അവളെ സഭകൾ പുറത്താക്കിയിരുന്നു എന്നും അവൾ അറിഞ്ഞിരുന്നു. അവൾ ഒരിക്കലും അവളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നിയിരുന്നില്ല. അവൾ ഈ ഒരുവനെ, അവൾ ചെയ്ത പാപങ്ങളെല്ലാം അവളോട് പറഞ്ഞവനെ കിണറ്റിൻ കരയിൽ വെച്ച് കണ്ടപ്പോൾ അവൾ പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ഇപ്പോൾ അത് ഒരു സ്ത്രീ ചെയ്യുന്നത് അവിടേക്ക് കടന്നുപോയിട്ട് എന്തെങ്കിലും പറയുന്നത് ശരിയായ കാര്യമല്ല. കാരണം അവൾ ഒരു വേശ്യയായിരുന്നു. എന്നാൽ അവൾ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൾ അന്നുണ്ടായിരുന്ന ജനങ്ങളുടെ വിവേകത്തിലൊന്നിയില്ല. അവൾ കടന്നുപോയിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ മനുഷ്യനെ വന്ന് കാണുമെന്ന്. അവൻ ഒരു പക്ഷേ ക്രിസ്തുവായിരിക്കുമോ? അവൾ അവളുടെ വിവേകത്തിലൊന്നിയില്ല. ഇല്ല, ഗബ്രിയേൽ ദൂതൻ കന്യകാമറിയത്തോട് അവളെ സംബന്ധിച്ച് ഒരു പുരുഷനെ അറിയാതെ നിനക്കൊരു മകൻ ജനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും കഴിയില്ല. ഒരു ഭർത്താവില്ലാതെ ഒരു സ്ത്രീക്കും കുഞ്ഞുണ്ടായിട്ടില്ല. അവൾ ഒരിക്കലും അവളുടെ സ്വന്തം വിവേകത്തിലൊന്നിയില്ല. അവൾ അതിലേക്ക് ചാഞ്ഞില്ല. എന്നാൽ അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. എങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്? ഞാനതെപ്പോഴാണ് ചെയ്യുന്നത്? ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും അവൾ ചോദിച്ചില്ല. ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേന്നിടലും നിന്നാൽ ജനിക്കാൻ പോകുന്ന പവിത്ര കാര്യത്തെ ദൈവപുത്രൻ എന്ന് പേര് വിളിക്കും. അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. അവളുടെ യുക്തിവാദത്തെ അവൾ എടുത്തിട്ട് അത് ചെയ്യാനാകില്ല എന്ന് പറഞ്ഞില്ല. അവൾ ഇത്രയേ പറഞ്ഞുള്ളൂ, ഇതാ കർത്താവിന്റെ ദാസി. അത് ശരിയാണ്. ശ്രദ്ധിക്കൂ, രക്തസ്രാവമുണ്ടായിരുന്ന ആ സ്ത്രീ ഡോക്ടറോട് പറഞ്ഞത് ഒരു പ്രതീക്ഷകളുമില്ല. അവൾക്കുള്ളതെല്ലാം അവൾ അവളുടെ വൈദ്യന്മാർക്ക് വേണ്ടി ചെലവിട്ടിരുന്നു. അവർക്കാർക്കും അവളെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ അതിൽ വിവേകമൂന്നിയില്ല. യേശു, അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നുകൊണ്ട് അവൾ പറയുകയാണ്, എനിക്ക് ആ മനുഷ്യന്റെ വസ്ത്രത്തിന്മേൽ തൊടാനായാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ അവിടേക്ക് പോയി. ഇപ്പോൾ നിൽക്കൂ, ഡോക്ടർ പറഞ്ഞു, നിനക്ക് സുഖം പ്രാപിക്കില്ല. വളരെ വർഷങ്ങളായി അവൾക്ക് ഈ രക്തസ്രാവം ഉണ്ടായിരുന്നു. അവളുടെ ബലം എല്ലായ്പ്പോഴും കുറഞ്ഞു വന്നു, വളരെ മോശമായി തീർന്നിരുന്നു. ഡോക്ടർമാർ അവളെ കൈയൊഴിഞ്ഞിരുന്നു. അത്രമാത്രം വിവേകമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിശ്വാസത്താൽ അവൾ പറഞ്ഞു. അവളോട് അങ്ങനെ ചെയ്യണമെന്ന് ഒരു വചനത്തിലും പറഞ്ഞിരുന്നില്ല. എന്നാൽ അവൾ പറഞ്ഞു, എനിക്ക് അവന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തെങ്കിലും തൊടാൻ കഴിഞ്ഞാൽ ഞാൻ സുഖം പ്രാപിക്കും. അവൾ അവന്റെ പിന്നാലെ ചെന്ന് അവനെ തൊട്ടു. അതിനുശേഷം അവൾ തിരികെ നടന്നു ചെന്നിരുന്നു. യേശു ചുറ്റും തിരിഞ്ഞിട്ട് എന്നെ തൊട്ടതാരാണ് എന്നവൻ ചോദിച്ചു. അവളെ കാണുന്നതുവരെ ചുറ്റും നോക്കി അവൻ അവളുടെ രക്തസ്രവത്തെ പറ്റി അവളോട് പറഞ്ഞു. ആ നിമിഷം തന്നെ അവളുടെ ശരീരത്തിൽ അവളതനുഭവിച്ചറിഞ്ഞു. അപ്പോൾ അവൾക്ക് അത് തെളിയിക്കാനായില്ല. എന്നാൽ അവളുടെ രക്തസ്രവം നിന്നുപോയിരുന്നു എന്നത് അവളുടെ സ്വന്തം ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു. ഡോക്ടറിനെ കൈയൊഴിഞ്ഞാൽ എങ്ങനെയാണ് മറ്റെന്തിനെങ്കിലും എന്നെ സഹായിക്കാൻ കഴിയുന്നത് എന്നൊരിക്കലും അവൾ യുക്തിവാദം ചെയ്തില്ല. എന്നാൽ അവൾ വിശ്വാസത്താൽ കടന്നുപോയി. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൻ ഇന്ന് നമ്മുടെ മഹാപുരോഹിതനാണ്. നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അത് ശരിയല്ലേ? യുക്തിവാദം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയരുത്. ഓ, അത് അവൻ പറഞ്ഞു, ഇന്നവനതല്ല, അവനിന്ന് നമ്മുടെ മഹാപുരോഹിതനായി നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ. ഒരു ബാപ്റ്റിസ്റ്റ് പ്രാസംഗികനായ ഞാൻ അവിടെ ആയിരുന്നതിനെ കുറിച്ചും കർത്താവിന്റെ ദൂതൻ എന്നെ സന്ദിച്ച് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യാനായി എന്നെ നിയോഗിച്ചതിനെ കുറിച്ചും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? എന്താ എന്റെ പാസ്റ്ററിനെ പറഞ്ഞു, നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, എന്താണ്, നീ ഒരു ദുർസ്വപ്നം കണ്ടിരിക്കുന്നു. നീ, ഞാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ എന്റെ കൂട്ടായ്മയുടെ ചീട്ട് നീ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവൻ ചോദിച്ചു, ഗ്രാമർ സ്കൂൾ പഠനം പോലും കിട്ടാത്ത നീ എങ്ങനെയാണ് ലോകമെമ്പാടും പ്രസംഗിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് നീ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്? നിനക്കും നിന്റെ ഗ്രാമർ പോലും ശരിക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ. ഞാൻ എന്റെ ഗ്രാമറിൽ വിവേകമൊന്നിയില്ല, എനിക്കുണ്ടായിരുന്ന ഞാൻ എന്റെ കഴിവിൽ വിവേകം വെച്ചില്ല. ഞാൻ നിയോഗിക്കപ്പെട്ടിരുന്നു, ഹല്ലേലൂയ. ഞാൻ യുക്തിവാദങ്ങളിലേക്ക് പോയില്ല. ഞാൻ യുക്തിവാദങ്ങൾക്ക് ചെവി കൊടുത്തിരുന്നു എങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പക്ഷേ ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചു പോകുമായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായും ലോകത്തിൽ ചുറ്റി ചുറ്റി ഞാൻ സന്ദേശം കൊണ്ടുപോയി. ദൈവകൃപയാൽ ഞാൻ വീണ്ടും പോകുന്നു, യുക്തിവാദങ്ങളല്ല, എന്നാൽ ഒരു നിയോഗത്താൽ. ഹല്ലേലൂയ. ഞാൻ വിവേകം വെച്ചില്ല. നിനക്ക് 55 വയസ്സായിരിക്കുന്നു, എനിക്ക് 55 വയസ്സായിരിക്കുന്നു എങ്കിൽ അതെനിക്കൊന്നും അർത്ഥമാക്കുന്നില്ല. അവനിന്നും അബ്രഹാമിനോടൊപ്പമായിരുന്ന അതേ ദൈവം തന്നെയാണ്. അതേ ശ്രീമാൻ, നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഉന്നരുത്. അടയാളം കടന്നു വന്നതിനു ശേഷം ശബ്ദം പിന്നാലെ വരുന്നു. അപ്പോൾ ഉപദേശത്തിന്മേൽ സഭകൾ എന്നെ നിരാകരിക്കുകയും അവരുടെ വാതിലുകളെ അടയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ അവരിൽ ആരും എന്റെ മുന്നിൽ നിൽക്കാൻ ധൈര്യപ്പെടുന്നതുമില്ല. ഞാൻ അവരിലേവനെയും വെല്ലുവിളിക്കുന്നു. ഊഹാ, മിടുക്കാനാണെന്ന് കാണിക്കാനല്ല, എന്നാൽ ഞാൻ എവിടെയായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അത് ശരി തന്നെ. അവർ ചെയ്തത് എന്താണ്? അവർ എന്താണ് ചെയ്തത്? അവർ ഓരോ വാതിലും അടച്ചു കളഞ്ഞു. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ ദിവസം പർവ്വതത്തിന് മുകളിൽ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ അറിവിൻ പ്രകാരം രാജ്യത്തെമ്പാടുമായി ഒരേ ഒരു വാതിൽ എനിക്ക് തുറന്നുള്ളൂ. അത് അരിസോണയിലെ ഫിനിക്സ് ആണ്. എനിക്ക് കിട്ടിയ അതേ ഒരെണ്ണം പിന്നെ ഞാൻ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. എപ്പോഴെങ്കിലും ആരെങ്കിലും എന്നോട് സംസാരിച്ചിട്ട് വളരെ വ്യക്തമായി എനിക്ക് കേൾക്കാൻ കഴിയുന്നതുപോലെ പറയപ്പെട്ടു, അതിന് നിനക്കെന്താണ്? നീ എന്നെ പിൻപറ്റുക. അപ്പോൾ എന്റെ വിവേകത്തിനുമേലല്ല, ഞാൻ അവന്റെ വാഗ്ദാനത്തിനുമേൽ വിവേകമൊന്നും. ഓ സുഹൃത്തെ, യുക്തിവാദത്തിലേക്ക് വിവേകമൊന്നരുത്. അപ്പോൾ നിങ്ങൾ എഡി പെരോനേറ്റുമായി ചേർന്നാർക്കും എല്ലാവരും ഉറക്കെ വിളിക്കൂ, യേശുവൻ നാമത്തിന് അധികാരത്തെ. ദൂതന്മാർ സാട്ടാങ്ങ് നമിക്കട്ടെ. ഗംഭീര കിരീടം കൊണ്ടുവരിക. എല്ലാത്തിന്റെയും കർത്താവായി അവനെ കിരീടമണിയിക്ക. സകലത്തിന്റെയും കർത്താവായി അവനെ കിരീടമണിയിക്ക. അത് ശരിയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിലോ മറ്റാരെങ്കിലും ചിന്തിക്കുന്നതിലോ വിവേകമൊന്നരുത്. വിശ്വാസത്താൽ ദൈവത്തിന്റെ വാഗ്ദാനത്തെ സ്വീകരിപ്പിൻ. നിങ്ങളത് ചെയ്യുമോ? നിങ്ങളത് മറ്റാരെങ്കിലും ചെയ്തില്ല എന്നല്ല, അവർ ചെയ്തില്ലെങ്കിലും നിങ്ങളെ കുറിച്ച് എന്താണ്? യേശു എന്ന ക്രിസ്തുവുമായി നിങ്ങൾ എന്തു ചെയ്യും? അതവൻ അന്ന് ആ ദിവസമായിരുന്നതുപോലെ തന്നെ ഇന്നേ ദിവസവും വെളിപ്പെടുത്തിയിരിക്കുന്നില്ലേ? നിങ്ങൾ അവനെ വിശ്വസിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, രാജാതിരാജാവേ, കർത്താതികർത്തനെ, ദേവാദിദേവനെ, സകല പ്രഭുക്കന്മാരുടെയും ദൈവമേ, ആരംഭവും അവസാനവുമായുള്ളവനെ, അൽഫയും ഒമേഗയും ആദിയും അന്ത്യവുമായുള്ളവനെ, ഉദയനക്ഷത്രമേ, ഷാരോനിലെ പനിനീർ പുഷ്പമേ, താഴ്വരയിലെ താമരപ്പൂവേ, ദാവീദിന്റെ പേരും വംശവുമായുള്ളവനെ, കർത്താവാം ദൈവമേ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനെ, വരണമേ. ഈ ജനക്കൂട്ടത്തിനനുഗ്രഹിക്കണമേ കർത്താവേ. നാളെ തുടങ്ങാനായി തയ്യാറെടുക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ യോഗമുണ്ട്, അതിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ നിങ്ങളെ തന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുക. നിങ്ങൾ തുടർന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇപ്പോൾ ഞങ്ങളെ സഹായിക്കുക. ഞങ്ങൾ ആവശ്യക്കാരായ ജനങ്ങളാണ് കർത്താവേ. ഞാൻ ജനങ്ങളെ ശകാരിക്കാറില്ല എന്നറിയുന്നു. എന്നാൽ എന്നിൽ ആ പവിത്രമായി കത്തിക്കൊണ്ടിരിക്കുന്നതിനെ എങ്ങനെയാണ് നിശബ്ദമാക്കാനാകുന്നത് കർത്താവേ? ഞാനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്റെ ജീവിതം, എന്റെ ഹൃദയം അറിയുന്നു. ഞാനത് തികച്ചും ചെയ്തിരിക്കണം. ദൈവമേ, അത് ചെയ്യാനായി നീ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് കൃപ മാത്രം നൽകിയാലും ഒരിക്കലും എന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നാൻ എന്നെ അനുവദിക്കരുതേ. എന്നാൽ എന്നെ അങ്ങയുടെ വാഗ്ദാനത്തിന്മേൽ വിവേകം ഊന്നാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ഓരോരുത്തരും ഒരല്പ ചില നിമിഷങ്ങൾ വളരെ എളിമയോടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജനസഞ്ചയത്തിൽ ഇവിടെ രോഗികളായ പുരുഷന്മാരും സ്ത്രീകളും ഇരിപ്പുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. ഇവിടെ എത്ര പേർ രോഗികളായും പീഡിതരായും ഇരിക്കുന്നു? കൈകളെ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറയാമോ, ഞാൻ ദൈവത്തിൽ നിന്നും ആവശ്യക്കാരനാണ്? ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് പറയൂ, എനിക്ക് ദൈവത്തിൽ നിന്നും ആവശ്യമുണ്ട്. ഇപ്പോൾ എനിക്ക് വളരെയധികം പേരെയും അറിയില്ല. ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ മൂന്നാൺകുട്ടികളെ എനിക്കറിയാം. ശ്രീമാൻ ഡച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവിടെ ഇരിക്കുന്നു ഞാൻ അറിയുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇത് സഹോദരി മൂറയെന്നാണ്. എനിക്ക് തീർച്ചയില്ല. അത് ശരിയാണോ സഹോദരി മോറെ? അതിനു പുറമെ അത്രയും തന്നെയാണ് ഞാൻ ഊഹിക്കുന്നത്. പ്രസംഗവേദിയിൽ ഇരിക്കുന്നവരിൽ സഹോദരൻ മൈക്ക് ഞാൻ അറിയുന്നവരായി ഞാൻ നോക്കുമ്പോൾ അത്രയും പേരെ കാണുന്നു. എന്നാൽ അവർ കൃത്യമായും സോദോമിൽ ചെയ്തതുപോലെ തന്നെ ഈ ദിവസത്തിലെ ഈ കാലത്തിൽ അവനെ സ്വയം സമർത്ഥിക്കുമെന്ന് സ്വർഗീയ പിതാവ് വാഗ്ദാനം തന്നിരിക്കുന്നു. അവനത് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? തന്നെത്താൻ പ്രകടമാക്കും. നിങ്ങളത് വിശ്വസിക്കുന്നോ? ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമെങ്കിൽ ആ മഹാപുരോഹിതനെ എങ്ങനെയാണ് എനിക്ക് ഉടനാകുന്നത്? യുക്തിവാദം ചെയ്യാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ബൈബിൾ പറയുന്നു പുതിയ നിയമത്തിൽ അവൻ ഇപ്പോഴും മഹാപുരോഹിതനായിരിക്കുന്നു എന്ന്. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം അവൻ തുടർന്നും മഹാപുരോഹിതനായിരിക്കും. അവൻ എന്നേക്കുമുള്ള മഹാപുരോഹിതനാണ്. അവനല്ലാതെ മറ്റൊരു മഹാപുരോഹിതനുമില്ല. മനുഷ്യനായ ക്രിസ്തുവല്ലാതെ ദൈവത്തിനും മനുഷ്യനിടയിൽ വേറൊരു മധ്യസ്ഥനുമില്ല. അത് ശരിയാണ്. അവൻ ഒരുവൻ മാത്രമാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. അവനിപ്പോഴും അതേ മഹാപുരോഹിതനായി തുടർന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും ബൈബിൾ ഇപ്രകാരം പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാകയാൽ നമുക്കവനെ തൊടാനാകും. അതുകൊണ്ട് അവന്റെ വസ്ത്രത്തിന്മേൽ തൊട്ട ആ സ്ത്രീയെപ്പോലെ നിങ്ങളുടെ വിശ്വാസത്തിന് ഇന്ന് രാത്രിയിൽ അവനെ സ്പർശിക്കാനായാൽ അവൻ അന്ന് മനുഷ്യരത്തിലായി അബ്രഹാമിന് കരിവേലകത്തിന് കീഴിൽ ചെയ്ത അതേവിധം മനുഷ്യരത്തിൽ അതുപോലെ അവൻ പ്രവർത്തിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നു? അവനത് ചെയ്യുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആവശ്യക്കാരായ ആരെങ്കിലും ശരി പ്രാർത്ഥിക്കൂ. പിന്നെ ഞാനിതിങ്ങനെ പറയും പോലെ ഒരു ദാനമെന്നാൽ നിങ്ങൾ കയ്യിൽ ഒരു കത്തിയെടുത്ത് നിങ്ങൾ ഇതിനെ അതുകൊണ്ട് മുറിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് മുറിക്കാം. അഥവാ മറ്റൊന്ന് മുറിക്കുന്നു, നിങ്ങൾക്ക് അതിനെ മുറിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാം. അത് ദൈവത്തിന്റെ ഒരു ദാനമല്ല. കാണുന്നോ? അല്ല, ദൈവത്തിന്റെ ഒരു ദാനമെന്നാൽ ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം വഴിയിൽ നിന്നും മാറ്റുന്നതാണ്. കൃപയും ദാനങ്ങളും ദൈവത്താൽ മുൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരങ്ങളും ദാനങ്ങളും മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് തന്നെ നൽകിയിരിക്കുന്നു. നിങ്ങൾ അതുമായി ജനിക്കുന്നു, അതിലേക്കൊരു ചെറിയ ഗിയർ വലിക്കുന്നു. എന്നാൽ നിങ്ങൾ ചവിട്ടുപാടിൽ കാൽ വെക്കുന്നില്ല. മനസ്സിലായോ? അതിനെ ദൈവം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളെ സ്വയം നിങ്ങൾ വഴിയിൽ നിന്നും മാറ്റിക്കൊടുക്കേണ്ടതാണ്. എന്റേതല്ല, നിങ്ങളുടെ വിശ്വാസം അതിന് സഹകരിക്കണം. നിങ്ങളുടേത്, എന്റേത് വഴിയിൽ നിന്നും മാറിപ്പോകുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മുഴുവൃദയത്തോടും കൂടെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിങ്ങൾ പറഞ്ഞേക്കാം, അതെ ഇപ്പോൾ നോക്കൂ, ഞാൻ വളരെ ഭയങ്കരമായ അവസ്ഥയിലാണ് സഹോദര, നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഞാൻ വളരെ നാളായി ഈ ചക്രക്കസലയിലാണ്. ഞാനായിരുന്നിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അവൻ ഈ ഭൂമിയിൽ ഒരു ഭൗതിക ശരീരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ചെയ്ത അതേ വിധത്തിൽ തന്നെ കൃത്യമായും ചെയ്യുന്നില്ല എങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടമായി അവൻ നിങ്ങളുടെ ശരീരത്തിൽ ചെയ്യും, എന്റെ ശരീരത്തിലും ചെയ്യും. അവനത് ചെയ്യും, കാരണം അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. ഇപ്പോൾ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നതിലേക്ക് വിവേകമുന്നരുത്. ഓ, അത് മാനസികമായ പരഹൃദയ ജ്ഞാനമാണ്. അതിനെ അവർ അങ്ങനെ വിളിക്കുന്നു. യേശു അതേ വിധത്തിൽ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ ഒരു ഭാവി പറച്ചിലുകാരനാണ് എന്ന് അവർ പറഞ്ഞിരുന്നു. ഒരു ഭൂതം, എന്നാൽ അവൻ ദൈവത്തനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിൽ പ്രകാരമായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്ഥാനങ്ങൾ നമുക്കത് ഉണ്ടായിരിക്കണം. കടന്നു വന്ന ജനങ്ങളുടെ മേൽ കൈവയ്ക്കണമെന്നില്ല. നാം അവരുടെ മേൽ കഴിഞ്ഞ രാത്രി വച്ചിരുന്നു. നിങ്ങൾക്ക് വേണ്ട ഒരേ ഒരു കാര്യം എന്നത് വിശ്വാസമാണ്. അപ്പോൾ തിരിച്ചറിയുന്നു, വിശ്വാസത്താൽ നിങ്ങളത് സ്വീകരിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ അല്ല, അങ്ങനെയുള്ള എന്തിനാലെങ്കിലുമല്ല. അതെ, അതെങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിക്കരുത്. അത് എങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ പിന്നെ അതിലൊരു വിശ്വാസമുണ്ടാകില്ല. അതെങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല. എനിക്കതറിയില്ല, എന്നാൽ ഞാനത് വിശ്വസിക്കുന്നു. ദൈവം എങ്ങനെയാണ് ഒരു പാപി രക്ഷിക്കുന്നത് എന്നെനിക്കതെങ്ങനെയാണെന്ന് അറിയില്ല. എന്നാൽ അവനത് ചെയ്യുന്നു. ഈ വക കാര്യങ്ങൾ എങ്ങനെയാണ് ദൈവം ചെയ്യുന്നതെന്നോ എന്നെനിക്കറിയില്ല. എന്നാൽ ഞാനത് അംഗീകരിക്കുന്നു. അവനത് ചെയ്യുന്നു, അതാണ് അതിന്റെ രീതി. എന്തുകൊണ്ടെന്നാൽ എനിക്കത് വിവരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അതെ, ഞാൻ ഒരിക്കലും വിവരിക്കാൻ കഴിയില്ല. എനിക്ക് കഴിയില്ല, ആർക്കും കഴിയില്ല. നിങ്ങളത് ചെയ്താൽ പിന്നെ വിശ്വാസം കാണില്ല. ക്രിസ്തുവും ദൈവം ഒരേ വ്യക്തനെ ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അവരായിരുന്നു. വചനം പറയുന്നു, അതേ, നിങ്ങൾക്കത് വിവരിക്കാൻ കഴിയില്ല. എന്നാൽ അവരായിരുന്നു. എന്റെ പിതാവ് എന്നിൽ വസിക്കുന്നു. ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാനല്ല, അതെന്റെ പിതാവ് എന്നിലാകുന്നു. എനിക്ക് അവന്റെ പ്രവൃത്തികളില്ലെങ്കിൽ പിന്നെ അത് കാണിക്കുന്നത് ഞാൻ അവനിൽ നിന്നല്ല എന്നാണ്. എന്നാൽ ഞാൻ അവന്റെ പ്രവൃത്തികളെ ചെയ്യുന്നു എങ്കിൽ പിന്നെ ഞാൻ അവനിൽ നിന്നുമാണ് എന്ന് അവൻ സ്വയം തന്നെ സാക്ഷീകരിക്കുന്നു. അതെ, ഇപ്പോഴും അതേ കാര്യം തന്നെ, കൃത്യമായും അതേ കാര്യം. നിങ്ങൾ വിശ്വസിക്കുകയാണ് എങ്കിൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ തന്നെ. ഇപ്പോൾ നേരെ എന്റെ മുന്നിലായി ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അയാൾക്ക് കറുത്ത മുടിയാണുള്ളത്. കയ്യിൽ ഒരു വാച്ച് കെട്ടിയിട്ടുണ്ട്. ഒരു ഇരണ്ട നിറമുള്ള ഷർട്ടാണ്. അയാൾ കണ്ണടകൾ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ നേരെ ഇവിടേക്ക് നോക്കിയാൽ അയാൾ തന്റെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാം. എനിക്ക് ആ മനുഷ്യനറിയില്ല, ഞാൻ അയാളെ അറിയുന്നില്ലെന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. എന്നാൽ ഞാൻ അയാളെ വെറും ഒരു നിമിഷത്തേക്ക് നോക്കാൻ പോകുന്നു, കാരണം അയാൾ കാഴ്ചയിൽ ആത്മാർത്ഥമുള്ളവനെ പോലെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരം മുതൽ ആ മനുഷ്യൻ തന്റെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ എനിക്കൊരു അപരിചിതനാണ്, അത് എന്റെ കരങ്ങളിലാണ്. എനിക്ക് അയാളെ അറിയില്ല, ദൈവം ആ മനുഷ്യനെ അറിയുന്നു. അവന് എന്നെ വെളിപ്പെടുത്താനാകും. ബൈബിളിലെ ആ വാഗ്ദാനം സത്യമാണ് എങ്കിൽ അയാൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നും എന്തിനുവേണ്ടി ആ മനുഷ്യൻ തന്റെ കണ്ണുകളെ അടച്ചത് എന്നും അവൻ എന്നോട് വെളിപ്പെടുത്താൻ കഴിയും. നിങ്ങളത് വിശ്വസിക്കുന്നോ? നിങ്ങളത് വിശ്വസിക്കുന്നോ സാർ? നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ തുറക്കുമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ശരി, നിങ്ങളെ എനിക്കറിയില്ലെന്ന് ഇപ്പോൾ നിങ്ങൾ അറിയുന്നു. നാം അന്യോന്യം അപരിചിതരാണ്, എന്നാൽ ദൈവം നിങ്ങളെ അറിയുന്നു. ഇപ്പോൾ അയാൾ കരയാൻ വിലപിക്കാൻ തുടങ്ങി. എന്തെന്നാൽ ഇപ്പോൾ ഞാൻ അയാളോട് ദൈവം അയാളുടെ അപേക്ഷയ്ക്ക് ഉത്തരം നൽകാൻ പോകുകയാണ് എന്നെനിക്ക് പറയാൻ കഴിയും. നോക്കൂ, എന്തുകൊണ്ടെന്നാൽ അതാണ് അയാളെ ചെന്നുമുട്ടിയത്. അപ്പോൾ തന്നെ ആ പ്രകാശം ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് മാറ്റപ്പെട്ടു. കാണുന്നോ? ഇപ്പോൾ ആ മനുഷ്യൻ അയാൾ മറ്റാർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് അയാളുടെ മുന്നിലിരിക്കുന്ന ചെറിയ പയ്യന് വേണ്ടിയാണ്. അത് അയാളുടെ മകനാണ്. അത് ശരിയാണ്. ഇപ്പോൾ ആ ചെറിയ പയ്യൻ വയറിലെ ഒരു കുഴപ്പത്താൽ പ്രയാസപ്പെടുന്നു. മാത്രമല്ല, അവന്റെ ചെറുകൂടലിലും എന്തോ ചില കുഴപ്പങ്ങളുണ്ട്. അത് ശരിയാണ്, അത് ശരിയാണ്. അവർ ഇവിടെ നിന്നുമല്ല, നിങ്ങൾ അരിസോണയിൽ നിന്നുമല്ല, നിങ്ങൾ കാലിഫോർണിയയിൽ നിന്നുമാകുന്നു. ശരി, അത് മാത്രമല്ല, നിങ്ങളൊരു ധർമ്മോപദേശിയും കൂടെയാണ്. നിങ്ങളുടെ കൂട്ടായ്മ അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ടാണ്. അത് ശരിയാണ്. റെവറണ്ട് മേക്കിംഗ് എന്നാണ് നിങ്ങളുടെ പേര്, അഥവാ റെവറണ്ട് കിംഗ്. അത് ശരിയാണ്. ഇത് ശരിയാണോ? ഇങ്ങനെ നിങ്ങളുടെ കൈകളെ വീശി കാണിച്ചാലും ഇപ്പോൾ നിങ്ങളുടെ ചെറിയ പയ്യൻ സൗഖ്യം പ്രാപിക്കാൻ പോകുകയാണ്. കണ്ടോ നിങ്ങളുടെ വിശ്വാസം? ഇപ്പോൾ എന്താണ്? ഇപ്പോൾ അവിടെ ഒരു മനുഷ്യൻ തന്റെ കൈ ഉയർത്തിയിരിക്കുന്നു. അയാൾക്ക് എന്നെ അറിയില്ല, എനിക്ക് അയാളെ അറിയില്ല. എന്നാൽ അതെന്തായിരുന്നു? അയാൾ ആ മഹാപുരോഹിതനെ സ്പർശിച്ചു. ഇപ്പോൾ നോക്കൂ, അയാൾ തന്റെ സ്വന്തം വിവേകത്തിലൊന്നിയില്ല. ഇപ്പോൾ അയാൾ ചെയ്യേണ്ടത് എന്താണ്? അയാൾ ഇപ്പോൾ എന്താണ് ചെയ്തത്? അയാളോട് പറഞ്ഞത് അത് സത്യമാണെന്ന് അയാൾക്ക് വിശ്വസിക്കണം. കാരണം അയാൾക്ക് എന്നെ അറിയില്ല, അയാൾ അറിയുന്നു. അത് ശരിയാണ്. ഇവിടെ നേരെ എന്റെ മുമ്പിലായി ഒരു സ്ത്രീ ഇരിക്കുന്നു. മാത്രമല്ല, അവൾ തന്റെ തലയെ കുമ്പിട്ടുമിരിക്കുന്നു. അവൾ ക്യാൻസറിനാൽ കഷ്ടപ്പെടുന്നു. അവളും കാലിഫോർണിയയിൽ നിന്നുമാണ്. അവൾ ഇത് വിട്ടുകളയില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുമാരി ആഡംസ്, അതാണ് അവളുടെ പേർ. ഞാൻ അവളെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അതെ, അത് ശരിയാണ്. ഇവിടെ പുറകിൽ പിന്നിലായി ഒരു മഹിള ഇരിക്കുന്നു. എനിക്ക് എന്റെ കഴിയുന്നില്ല, അവളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അവളുടെ മേലായി ആ പ്രകാശം തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കാണുന്നു. അവൾ വളരെയേറെ കുഴപ്പത്തിലാണ്. ഒരു കാര്യത്താൽ അവളുടെ കഴുത്തിൽ അവൾക്ക് കുഴപ്പമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, അവൾക്ക് ഒരു ആത്മീയ കുഴപ്പമുണ്ട്, ദുഃഖിതയാണ്. അവൾ അതിനെക്കുറിച്ച് കഷ്ടപ്പെടുകയാണ്. അവൾക്ക് വീട്ടിലും ഒരു പ്രശ്നമുണ്ട്. അവളുടെ മകൾ ഇപ്പോൾ ഓടിപ്പോയതേയുള്ളൂ. അത് ശരിയാണ്, അത് സത്യമാണ്. അതങ്ങനെയല്ലേ? അവളുടെ കൈ ഉയർത്തി പിടിച്ചിരിക്കുന്നു ശ്രീമതി മില്ലർ. അത് ശരിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു ദൈവം അവളെ മടക്കി അയക്കും, നിങ്ങളുടെ ശരീരത്തെ സുഖമാക്കും. ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അവളെ കണ്ടിട്ടില്ല. അവൾ തികച്ചും പൂർണമായും ഒരു അപരിചിതയാണ്. ശ്രോതാക്കളിൽ ഇവിടെയായി നേരെ ഇവിടെ തന്നെ മഹിള ഇരിക്കുന്നു. അവൾ ഇവിടെ നിന്നല്ല, അവളും കാലിഫോർണിയയിൽ നിന്നുമാണ്. അവൾക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. ക്യാൻസർ അവളുടെ സ്ഥാനങ്ങളിലാണ്. അവളുടെ ഒരു സ്ഥാനത്തിൽ ഒരിക്കൽ അവൾ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. അത് അപ്പോൾ മറ്റേതിലേക്ക് കടന്നു. ശരിയാണ് കുമാരി കാൽവിൻ, അത് ശരിയാണ്. ദൈവം നിങ്ങളെ സുഖമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മകളെ, ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാണ്, എനിക്ക് നിങ്ങളെ അറിയില്ല. അത് സത്യമാണ്. കാണുന്നോ, അവൾക്ക് ക്യാൻസറാണ്. അത് ദൈവം ഇവിടെ സന്നിഹിതനാണോ എന്ന് നിങ്ങൾ തീർത്തും അറിയാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു മകള അവളുടെ തൊട്ടടുത്തിരിക്കുന്നു. അവളുടെ പേര് ശ്രീമതി ഹാരിസ് എന്നാണ്. അവൾ എനിക്ക് തീർത്തും ഒരു അപരിചിതയാണ്. എന്നാൽ ആ ആത്മാവ് ഈ സ്ത്രീയെ മുട്ടിയപ്പോൾ അവളും അവളുമായി സഹാനുഭൂതി കാട്ടി. അവൾ കാലിഫോർണിയയിൽ നിന്നുമാണ് വരുന്നത്. അത് ശരിയാണ്. അവളുടെ പ്രശ്നം അവളുടെ തോളുകളിലാണ്. അത് ശരിയാണ്. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് ശരിയാണെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയും വിധത്തിൽ എഴുന്നേറ്റ് നിന്ന് കൈകളെ ഉയർത്തിക്കാട്ടു. തികച്ചും അപരിചിതർ, നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഉന്നരുത്. അതിന് എന്തു ചെയ്യാനാകും? നിങ്ങൾക്കത് വിവരിക്കാൻ കഴിയില്ല. അതൊരു വിരോധാഭാസമാണ്, അത് വിവരിക്കുന്നതിലും അപ്പുറമാണ്. ആ ജനങ്ങളോട് ചോദിക്കൂ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും അവരെ ആരെയും കാണുകയോ അവരെ കുറിച്ച് യാതൊന്നും അറിയുകയോ ഇല്ല. അത് ഈ യോഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഉന്നരുത്. എന്നാൽ അവനത് ചെയ്യും എന്ന തന്റെ വാഗ്ദാനത്തിൽ ഒന്നുവിൻ. ആ മനുഷ്യന്റെ പിന്നിലായി കൂടാരത്തിലായിരുന്ന സാറ ചിരിച്ചു എന്നറിഞ്ഞ ജഡത്തിൽ വെളിപ്പെട്ട അതേ ആത്മാവ് അല്ലായിരുന്നെങ്കിലോ? അത് ശരിയാണോ? മാത്രമല്ല, ഭൂമിയെ തീയാൽ നശിപ്പിക്കുന്ന തൊട്ടു മുമ്പ് മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ അതേ വിധത്തിൽ തന്നെ മനുഷ്യപുത്രൻ എന്നാൽ ഭാവി സൂചകമായി അന്ന് അവൻ ചെയ്തതുപോലെ ഇന്ന് രാത്രിയിൽ അവൻ നമ്മോടൊപ്പം ജഡത്തിൽ വെളിപ്പെടും എന്ന് അവൻ വാഗ്ദത്തവും ചെയ്തിരുന്നു. ഇപ്പോൾ നാം ഏത് മണിക്കൂറിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നശിപ്പിക്കുന്നതിന്റെ വളരെ അടുത്തെത്തിയിരിക്കുന്നു. സുഹൃത്തെ, ഒരു പാപിയായി ഇനി ഒരൽപ്പനേരം പോലും ഇവിടെ നിൽക്കരുത്. അവന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക. ഇപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്ന അമ്മയെ കുറിച്ചുള്ള കഥകളും മറ്റും യാചനകളും നടത്തുന്നത് ധർമ്മോപദേശികൾ ശീലമാക്കിയിരിക്കുന്നു എന്നെനിക്കറിയാം. അതെല്ലാം ശരി തന്നെ. എന്നാൽ നമ്മുടെ അമ്മ മരിച്ചിരിക്കുന്നു എന്ന അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ വന്നത്. എന്റെ അമ്മയും കൂടെ മരിച്ചു, അതുമല്ല അപ്പനും. എന്നാൽ ബുദ്ധിപൂർവ്വം ഞങ്ങൾ കടന്നു വന്നത് ലോകത്തിന്റെ പാപങ്ങളെ നീക്കാനായി ദൈവം യേശുക്രിസ്തുവിൽ പ്രത്യക്ഷമായി എന്ന അടിസ്ഥാനത്തെ സ്വീകരിക്കുക എന്നതിന്മേലാണ്. ഞങ്ങൾ കടന്നു വരികയും പ്രായശ്ചിത്തത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അവൻ തന്റെ വചനത്തെ സമർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏത് സഭയിലേക്ക് പോയിരുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, കത്തോലിക്ക, പ്രസ്ബിറ്റേറിയൻ, അതല്ലെങ്കിൽ ഒരു സഭയിലും പോയിട്ടില്ല. അത് വ്യത്യാസമാണുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല എന്നറിയുന്നു. എന്നാൽ നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴുള്ള വാഗ്ദാനത്തെ അതിനെ ഇപ്പോൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിറഞ്ഞില്ലെന്ന് വരാം. എന്നാൽ സന്ദേശത്തിൽ മുന്നിലേക്ക് പോകുന്തോറും നിങ്ങൾ നിറയപ്പെടും. അത്തരത്തിലെ അടിസ്ഥാനങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങളുടെ കാലുന്നിക്കൊണ്ട് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാനായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമോ? ഇവിടെയുള്ള അതറിയുന്ന ഓരോരുത്തരും അതെ, നിങ്ങളുടെ സ്വന്തത്തിൽ ഊന്നിയിട്ട് പറയും. ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ അതിനിതുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല. ഞാനും അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനെ വിശ്വസിക്കുന്നു. എന്നാൽ മന്ത്രവാദിനികളും പിശാചുക്കളും മറ്റുള്ളവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നതും അതിനെ വ്യാഖ്യാനിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയാണ്. ഇവിടെയുള്ള മിഷണറികളോട് ചോദിക്കുവിൻ, നമുക്ക് കണ്ടുപിടിക്കാം. സഹോദരൻ ക്രീച്ച്, അത് സത്യമാണെന്ന് താങ്കൾ അറിയുന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, മനുഷ്യന്റെ തലയോട്ടിയിൽ രക്തം കുടിക്കുകയും പിശാചിനെ വിളിക്കുകയും ചെയ്യുന്നു. തീർച്ച, അവനൊരു പെൻസിൽ നിലത്തിടുന്നു, അതവിടെ അന്യഭാഷയിൽ എഴുതുകയും അവിടെ മാന്ത്രികൻ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനാൽ അന്യഭാഷ കിട്ടിയിട്ടുണ്ട് എന്നതിനാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടി എന്നതിന്റെ അടയാളമല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുകയും ഈ വചനത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു. എവിടെയോ എന്തോ തകരാറുണ്ട്. ശരിയാണ്. ശരി, നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഉന്നരുത്. ഇപ്പോൾ ആരോ ഒരാൾ നിങ്ങൾ പറയുകയാണ്, അതെ, ഞാൻ അതിൽ അലറി വിളിച്ചു, ഞാനും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് ചായരുത്. എല്ലാവിധത്തിലെ ദുരാത്മശക്തികളും അലറി വിളിക്കുകയും ഉച്ചത്തിൽ ആർപ്പെടുകയും ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. മുഹമ്മദിയർ തങ്ങളുടെ കയ്യിലൂടെ ചീളുകളെ കടത്തിവിടാൻ കഴിയുന്ന ഒരു സ്ഥാനത്തെത്തും വരെ അവർ അവിടെ നിന്നും അലറുകയും ആർപ്പെടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ യേശുക്രിസ്തുവിനെ തികച്ചും നിരസിച്ചുകൊണ്ട് അവരുടെ ചർമ്മത്തിലൂടെ ഹൂക്കുകളെ തുളച്ചു കയറ്റി അതിന്റെ രണ്ടു വശത്തും വെള്ളം നിറച്ച പന്തുകളുമായി താഴേക്കും മുകളിലേക്കും ചാടുകയും തീക്കുണ്ടത്തിന് നടുവിലൂടെ നടന്നു പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കൂ, എന്നാൽ ദൈവത്തിന്റെ വചനത്തിലല്ലാതെ നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഉന്നരുത്. നിങ്ങളുടെ ജീവിതം ഈ ബൈബിളുമായി അതിലുള്ള ഓരോ വചനവും വിശ്വസിക്കുക. തൃപ്തികരമായി നേരെയല്ല എങ്കിൽ നിങ്ങളത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഇഷ്ടം നടപ്പാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഭാഗമായിരിക്കാം. സഹോദര, ഇപ്പോൾ തന്നെ ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുമോ? നന്ദി, നന്ദി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. 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 അതിശയമായിരിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് ഈ എല്ലാ ആത്മാർത്ഥതയുള്ളവർക്കും അത് നൽകാനിടവരട്ടെ. നിങ്ങൾ പറയും, തുടർന്ന് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ പറയാം, ഞാനൊരു സഭയിലെ അംഗമാണ് ബ്രദർ ബ്രഹാം, ഞാനൊരു വാസ്തവമായ പെന്തക്കോസ്താണ്. എന്നാൽ സകല വചനവും സത്യമാണെന്ന കാര്യം യഥാർത്ഥമായി കടന്നു വരുമ്പോൾ യഥാർത്ഥമായി പറയുക എന്ന കാര്യം എനിക്കത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെന്നെ സഹായിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾ പറഞ്ഞേക്കാം, അതെ നോക്കൂ, ഇവിടെ തന്നെ ഇരിക്കുകയാണ്, അഥവാ ഞാൻ ഈ സഭയിൽ അത് സാക്ഷീകരിച്ചിട്ടുണ്ട്, അത് ഞാനായിരുന്നു. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളെ അങ്ങനെയല്ല എന്നറിയുന്നു. മാത്രമല്ല നിങ്ങൾ അപ്രകാരമല്ലെന്ന് ദൈവവും അറിയുന്നു. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് എഴുന്നേൽക്കുന്നില്ല? നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഒന്നരുത്, എന്നാൽ അവന്റെ വചനത്തിലേക്ക് ചായുവിൻ. നിങ്ങളിൽ കുറച്ചുപേർ കൂടി എഴുന്നേൽക്കുമോ? ആരെങ്കിലും എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ദൈവമേ എന്നെ സഹായിക്കണമേ. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അത് നല്ലതാണ്. തുടർന്നും എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കാം, അതെനിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ? ഒരിക്കൽ എഴുതിരുന്നതുകൊണ്ട് അത് ചെയ്യുമോ എന്ന് നോക്കൂ. അത് ശരിക്കും അർത്ഥമാക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു, ബ്രദർ ബ്രൺഹാം, ഞാൻ നേരെയാകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ശരിയാകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ സഭയെ വിട്ടുകളണം എന്ന് ഞാൻ പറയുന്നതല്ല. അല്ല ശ്രീമാൻ, എവിടെ ആയിരിക്കുന്നുവോ അവിടെ തന്നെ ആയിരിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട നീതിമാനായ ഒരു വ്യക്തിയായി ആ സഭയിൽ തന്നെ ആയിരിക്കുക. നിങ്ങൾ പറയും, അതെ, എന്റെ പാസ്റ്റർ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഒരു ദൈവപുരുഷനാണ് എങ്കിൽ. നിങ്ങൾ അങ്ങനെയായിരുന്നാൽ അദ്ദേഹം അഭിനന്ദിക്കും. അത് ശരിയാണ്. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നല്ലത്. ദൈവം നിങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും സഹോദര നിങ്ങളും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കീഴ്വശത്തുള്ള ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കൈ ഉയർത്തിയവർ ഉയർത്തിയ ശേഷം നന്നായി അനുഭവപ്പെട്ടു എങ്കിൽ, നിങ്ങൾ കൈ ഉയർത്തിയ ശേഷം നിങ്ങൾക്ക് നന്നായി അനുഭവപ്പെട്ടു എന്ന കാര്യം മറ്റുള്ളവരോട് പറയൂ. നോക്കൂ, ഓരോ കൈയും തീർച്ചയായും നിങ്ങൾക്ക് അനുഭവപ്പെട്ടു. നോക്കൂ, നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണ്. നിങ്ങൾ എഴുന്നേറ്റുന്നതുകൊണ്ട് പറയുക, ഞാനൊരു സാക്ഷിയായിരിക്കും. ഇവിടെ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ ഞാൻ അവന് വേണ്ടി അവിടെ എഴുന്നേറ്റ് നിൽക്കും. ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ, അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതനുമായി വരുമ്പോൾ നാണിക്കും. അവനെക്കുറിച്ച് ലജ്ജിക്കരുത്. നിങ്ങളുടെ സ്വന്തം യുക്തിവാദത്തിൽ ചായരുത്. ദൈവത്തിന്റെ വചനത്തിലേക്ക് ചായുക. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ പിതാവിന്റെ അവന്റെ വിശുദ്ധ ദൂതന്മാരുടെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇനിയും ഇവിടെ ആരെങ്കിലും കുറച്ചുപേർ കൂടെ ഉണ്ടോ? എങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ തലകളെ വണക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദരി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും സഹോദര, തീർച്ചയായും ഇപ്പോൾ നമ്മുടെ തല വണക്കത്തിന് മുമ്പായി ഇനിയും ആരെങ്കിലും ഉണ്ടോ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ, ഇപ്പോൾ അത് ശരിയാണ്. നിങ്ങൾ എല്ലാവരും നിൽക്കുകയാണ്. ഞങ്ങൾ വെറും ഒരു നിമിഷം കൂടി കാത്തിരിക്കും. വെറും ഒരു നിമിഷം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പറയുന്നു, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ചോദിക്കൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അത് എന്റെ അനുഗ്രഹത്തെ നിങ്ങളോട് പറയുന്നതാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ചുമരിന് ചുറ്റുമായി നിൽക്കുന്ന നിങ്ങളിൽ ചിലർ അവിടെ നിങ്ങൾക്കിരിക്കാൻ മുറികളൊന്നുമില്ല. നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ടിങ്ങനെ പറയുമോ, എന്നെ ദൈവമേ, അതെന്നെയാണോ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ, നിങ്ങളെയും സഹോദരി, പിന്നെ നിങ്ങളെയും എന്റെ സഹോദര, നിങ്ങളെയും എന്റെ സഹോദരി. ഓ പരിശുദ്ധാത്മാവ് മാധുര്യത്തോടെ ശ്രോതാക്കളുടെ മുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? പ്രസംഗവേദിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ചെറുപ്പക്കാരന മനുഷ്യ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആ മൂലയിൽ നിൽക്കുന്നയാൾ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ചെറുപ്പക്കാരന മനുഷ്യ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതെ, ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പുതുതായി നീങ്ങണമേ. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങളെ ഞങ്ങളെ കാണിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ വിവേകത്തിൽ, ഞങ്ങളുടെ യുക്തിയിൽ ഞങ്ങൾ ഊന്നാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ നിന്നിലേക്ക് ചായുന്നു. എന്നാൽ നിന്റെ ദിവ്യ സാന്നിധ്യത്തിൽ ഈ ദിവസത്തേക്കുള്ള സമർത്ഥനത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ് എന്നറിയുന്നു. യാതൊരു യുക്തിക്കും എന്തിന്റെയും അപ്പുറത്തായി നീ നിന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾക്കതിനെ യുക്തിവാദം ചെയ്യാനോ വിവരിക്കാനോ കഴിയില്ല. ഇപ്പോൾ നീ ഞങ്ങളുടെ മധ്യേ വന്നിരിക്കുകയും നീ ഇവിടെയാണെന്ന് ഞങ്ങൾ അറിയാൻ ഇടയാക്കുകയും ചെയ്തിരിക്കുന്നു. പുരുഷന്മാരും സ്ത്രീകളും അത് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവമേ, ഓരോരുത്തരെയും നിന്റെ മാർവിലേക്കെടുത്ത് തീ നീങ്ങിപ്പോകും വരെ കാലത്തിന്റെ പാറയ്ക്കുള്ളിൽ ഒളിപ്പിക്കണമേ. ഞങ്ങൾ കത്തിയമരാൻ പോവുകയാണല്ലോ കർത്താവെ. ഞങ്ങളതറിയുന്നു. ഞങ്ങൾ തിരികെ സ്വതോമിലെത്തിയിരിക്കുന്നു. എന്നാൽ നീതിമാൻ അധർമ്മിയോടൊപ്പം നശിക്കുകയില്ല. കർത്താവേ, നീ നിന്റെ മക്കളെ വിളിക്കും. നീ ലോകത്തിനോട് പറഞ്ഞു, അവിടെ നിന്നും പുറത്തു പോകുക. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവമേ, ഇന്ന് രാത്രിയിൽ അതേ അവസ്ഥയിലായിരിക്കുന്ന ഓരോരുത്തരും, അതേ അവിടെയായിരിക്കുന്നവർ എവിടെയാണ് നിൽക്കുന്നത് എന്ന് തീർച്ചയില്ല. ദൈവമേ, തെറ്റായ വഴിയിലൂടെ ഒരു വൺ വേ തെരുവിലൂടെ അവർ പോയിക്കൊണ്ടിരുന്നാൽ അവർ ഒരു ഭാഗ്യം പരീക്ഷിക്കില്ല. അവരുടെ ശരിയായ മനോനിലയിൽ ചുവന്ന ലൈറ്റ് തെളിയിച്ചിരിക്കുമ്പോൾ അവർ ഓടിക്കാൻ ഒരു ഭാഗ്യം പരീക്ഷിക്കില്ല. കാരണം ഒരുപക്ഷേ അവർ കൊല്ലപ്പെടാം. എങ്കിൽ ഒരു ഊഹത്താൽ നിരൂപണത്താൽ വാസ്തവമായും സാഹസത്തിനുള്ള അനുവാദമില്ലാതെ സാഹസപ്പെട്ടുകൊണ്ട്, കാരണം അവർ ഏതോ ഒരു സഭയിൽ ഒരു വിഭാഗീയ സംഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ എങ്ങനെയാണ് നിത്യതയിലുള്ള ലക്ഷ്യം ഇതാണെന്ന് വാസ്തവമായി എടുക്കുക? വാസ്തവമായും അവർ കഴിയില്ല. അന്ന് ആയിരുന്നത് പോലെ തന്നെ ഇന്നും ആ വചനമായിരിക്കുന്നു. എങ്ങനെയാണ് ഈ വാഗ്ദാനങ്ങൾ സമ്പൂർണ്ണമാക്കപ്പെടുക എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. അവരെ സഹായിക്കണമേ പിതാവേ. ഞാനവരെ യേശു ക്രിസ്തു നാമത്തിൽ നിനക്ക് സമർപ്പിക്കുന്നു. ആമേൻ. നന്ദി എന്റെ സഹോദര സഹോദരി. നിങ്ങളെ എന്റെ സഹോദരനെന്നും സഹോദരിയെന്നും വിളിക്കാനായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ന്യായവിധി നാളിൽ ഓരോ വാക്കിനും എനിക്ക് ദൈവത്തോട് ഉത്തരം പറയേണ്ടി വരുമെന്ന് ഓർക്കുക. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിച്ച സകലതും ഞാൻ അതിന് ഉത്തരം നൽകേണ്ടി വരും. അതിനെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. മാത്രമല്ല, ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നത് മുതൽ ഈ സുവിശേഷം പ്രസംഗിച്ചു പോരുന്നു. പിന്നെയും ഒരു ദുരുപയോഗപ്പെടുത്തലോ? ഇപ്പോൾ ഇവിടെ ഇന്ന് രാത്രിയിൽ രോഗികളായും പീഡിതരായും പ്രാർത്ഥന ആവശ്യമായ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ഇപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടെ ചെയ്യുമോ? ഒരാൾ തന്റെ കൈ മറ്റേയാളിന്റെ മേൽ വയ്ക്കുക. ഒരാൾ മറ്റേയാളിന്റെ മേൽ കൈവയ്ക്കുക. ഇപ്പോൾ എല്ലാവരും ഇവിടെ പ്രസംഗവേദിയിലുള്ളവരും നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. പ്രിയ ദൈവമേ, യേശു ക്രിസ്തു നാമത്തിൽ, അവന്റെ സാന്നിധ്യത്തിൽ, ഒരു സമർത്ഥിക്കപ്പെട്ട സാന്നിധ്യത്തിൽ പ്രസംഗിച്ച അതേ വചനപ്രകാരം നീ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ് തീർച്ചപ്പെടുത്തുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കൂടി നിൽക്കുന്ന ജനങ്ങളുടെ മേൽ വീശിയടിക്കാനിട വരട്ടെ. അവരിൽപ്പെട്ട അനേകർ നിന്നെ അവരുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു. അനേക പിന്മാറ്റക്കാർ നിന്നെ സ്വീകരിച്ചുകൊണ്ട് തിരികെ വന്നിരിക്കുന്നു. ഓ ദൈവമേ, നീ ഓരോ വ്യക്തിയെയും യേശു ക്രിസ്തു വന്ന ആ നാമത്തിൽ സൌഖ്യമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. കർത്താവെ, നീയാണത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. വിശ്വസിക്കുന്ന മക്കൾ അവരുടെ കൈകൾ ഒരാൾ മറ്റേയാളുടെ മേൽ വച്ചിരിക്കുന്നു. സാത്താനെ, നീ തോൽവി അടഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ ഈ ജനങ്ങളെ വിട്ട് പുറത്തു വരിക. ദൈവരാജ്യത്തിന്റെ പുകഴ്ചയ്ക്കായി ഈ ജനങ്ങളെ പോകാൻ അനുവദിക്കുക. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. ഇപ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ സൌഖ്യദായകനാണ്, അത് മാത്രമല്ല നിങ്ങളുടെ രക്ഷകനും കൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും അതേ അടിസ്ഥാനങ്ങളിൽ തന്നെ നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കാലിൽ എഴുതെഴുന്നുകൊണ്ട് പറയൂ, ഇപ്പോൾ ഞാൻ യേശുവിനെ എന്റെ സൌഖ്യദായകനായും എന്റെ രക്ഷകനുമായി സ്വീകരിക്കുന്നു. അതിശയം, കർത്താവിനെ പുകഴ്ത്തുവിൻ. ഇപ്പോൾ നമ്മുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് അവന് പാട്ട് പാടാം. ഞാൻ അവനെ സ്തുതിക്കും. പാപികൾക്കായി വധിക്കപ്പെട്ട കുഞ്ഞാടിനെ സ്തുതിക്കും. നിങ്ങൾ എല്ലാ ജനവും അവന് മഹത്വം കൊടുപ്പിൻ. കാരണം ഓരോ പാപക്കളയും അവൻ രക്തത്താൽ കഴുകി മാറ്റി. ഓ, നിങ്ങൾക്ക് നന്നായി അനുഭവപ്പെടുന്നില്ലേ? നിങ്ങളുടെ കൈവീശി കാണിക്കൂ. ഓ എന്റെ, നമുക്കത് വീണ്ടും പാടാം. ഞാൻ അവനെ സ്തുതിക്കും. കുഞ്ഞാടിനെ സ്തുതിക്കുന്നത് ഓർക്കൂ. ആ കുഞ്ഞാട് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. നിങ്ങൾ സകല ജനങ്ങളും അവന് മഹത്വം കൊടുപ്പിൻ. കാരണം ഓരോ പാപക്കറയും അവൻ രക്തത്താൽ കഴുകി മാറ്റി. നിങ്ങളത് ഇഷ്ടപ്പെടുന്നോ? ആമേൻ. നമുക്ക് ഓരോരുത്തർക്കും ആരുടെയെങ്കിലും കൈപിടിച്ചു കൊടുക്കാം. ഇത് കൺവെൻഷൻ ആരംഭിക്കുന്നതിന് വേണ്ടി യോഗം പിരിച്ചുവിടുന്നതാണ്. പറയൂ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സഹോദര തീർത്ഥാടക, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അത് നന്നായിട്ടുണ്ട്, അത് നല്ലതാണ്. അതിശയം, ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു മഹത്തായ കൺവെൻഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മഹത്തായ യോഗത്തിനായി നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ നമുക്കൊരു മഹത്തായ കൺവെൻഷൻ നടക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്ന എല്ലാവരും പറയും ആമേൻ. എന്റെ വിശ്വാസം അങ്ങയെ നോക്കുന്നു. കുഞ്ഞാടെ, ഇപ്പോൾ നമുക്ക് അവനിലേക്ക് നോക്കാം. കാൽവരിയിലെ ഓ ദിവ്യരക്ഷക, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന രമനെ കേൾക്കണമേ. എന്റെ എല്ലാ പാപത്തെയും ദൂരമാക്കണമേ. ഓ എന്നെ ഈ ദിവസം മുതൽ അങ്ങയെപ്പോലെ വിശുദ്ധനാക്കണമേ. ജീവിതത്തിന്റെ ഇരുണ്ട ദുർഘട മാർഗത്തിൽ ഞാൻ ഉഴലുമ്പോൾ സങ്കടങ്ങൾ എന്റെ ചുറ്റും വ്യാപരിച്ചിരിക്കുമ്പോൾ അവിടെ നിന്റെ വഴികാട്ടിയായിരിക്കണമേ. അന്ധകാരം പ്രഭാതമായി മാറുന്ന വേളയിൽ ദുഃഖത്തെയും ഭയത്തെയും ദൂരമായി തുളച്ചു മാറ്റണമേ. ഓ എന്നെ ഈ ദിനം മുതൽ അങ്ങയെപ്പോലെ വിശുദ്ധനാക്കണമേ. ആമേൻ. പള്ളിയിൽ കൂടി വന്നവർ പറയൂ ആമേൻ. ഹല്ലേലൂയാ. ഓ അവനെ സ്തുതിപ്പിൻ. പാപികൾക്കായി വധിക്കപ്പെട്ട കുഞ്ഞാടിനെ സ്തുതിപ്പിൻ. നിങ്ങളെല്ലാ ജനവും അവന് മഹത്വം കൊടുപ്പിൻ. കാരണം ഓരോ പാപക്കറയും അവൻ രക്തത്താൽ കഴുകി മാറ്റി. എത്ര ആശ്ചര്യം. ശരി, ആശീർവാദത്തിനായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. അത് ചെയ്യാനായി ആരെയാണ് തെരഞ്ഞെടുത്തത് എന്നെനിക്കറിയില്ല. നാം നമ്മുടെ തലകളെ കൊമ്പിട്ട് നിൽക്കുമ്പോൾ കാലിഫോർണിയയിൽ നിന്നുമുള്ള സഹോദരൻ ജോണി മനഡാൽ, ഇപ്പോൾ തുടക്കത്തിൽ നാളത്തെ രാത്രി മറന്നു പോകരുത്. അതാണ് ആദ്യം. നാളെ രാത്രിയിലെ കൺവെൻഷൻ ഇതേ ഹാളിൽ 7:30 ഇവിടെ വെച്ച് തന്നെയായിരിക്കും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ആനന്ദിച്ചുവല്ലോ. ആമേൻ. സഹോദരൻ ജോണി നമ്മെ പിരിച്ചുവിടുവോളം നമുക്ക് നമ്മുടെ തലകളെ കുമ്പിട്ട് നിൽക്കാം.